വളരെ നന്ദിയുണ്ട് സഹോദരൻ നബിലെ. സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രഭാതവന്ദനം. ഇന്ന് രാവിലെ തിരികെ വീണ്ടും ഈ കൂടാരത്തിലായിട്ട് നാം വിശദീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതായ ദാനിയേലിന്റെ 70-ാമത്തെ ആഴ്ച എന്ന മഹത്തായ സന്ദേശത്തെ തുടരുന്നതിനായി ഇതൊരു സൌഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ചൂടുള്ള ദിവസം വളരെയധികം പേർ വന്നുകൂടിയിരിക്കുന്നത് കാണുന്നതിൽ ഞങ്ങൾ സന്തോഷമുള്ളവരാകുന്നു. എന്നിരിക്കലും ഞങ്ങളുടെ പക്കൽ ഇരിപ്പിട സൌകര്യമില്ലാത്തതിൽ ക്ഷമിക്കണം. ജനങ്ങൾ ഇതുപോലെ തിങ്ങിക്കൂടി ചുറ്റുമായി നിൽക്കുന്നത് അതിനെ അസൗകര്യമാക്കി തീർക്കുന്നു. അതത്രയും സുഖപ്രദമാക്കാതെ ഇരിക്കുന്നെങ്കിൽ തന്നെയും അത് മനസ്സിലാക്കുന്നതിന് കഠിനതയുള്ളവാക്കുന്നു. എന്നാൽ ഇത് എളുപ്പം തീർക്കുന്നതിനായി ഞങ്ങൾക്ക് കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ സ്വല്പം നീണ്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ ഇത് ഈ സന്ദേശത്തിന്റെ ഉറപ്പാക്കുന്ന സമയമാകുന്നു, ഉറപ്പാക്കുന്നതിനുള്ള സമയമാകുന്നു. അത് മനസ്സിലാക്കുന്നതിനായി നാം അതിനെ 3 ഭാഗങ്ങളാക്കിയിരുന്നു. ഇപ്പോൾ കാഴ്ചക്കാരായി ഈ സഭയ്ക്ക് ഈ സന്ദേശങ്ങൾ ടേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നറിയാമെന്ന് തീർച്ചയാണ്. അതിനുശേഷം ഇത് ലോകമെങ്ങും അയക്കപ്പെടുന്നു. പ്രാവർത്തികമായും ലോകത്തെങ്ങുമുള്ള എല്ലാ രാജ്യവും ഈ ടേപ്പുകൾ പ്രാപിക്കുന്നു. ഈ ടേപ്പ് കേൾക്കുന്നവരായി നിങ്ങളോട്, നിങ്ങൾ എവിടെയായിരുന്നാലും ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചെയ്യുന്നതായ ഉപദേശങ്ങളോടൊപ്പം നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതായ എന്തെങ്കിലും ഇതിലുണ്ടാകാനിടയുണ്ട്. എന്നാൽ സഹോദരന്മാരെ, ഞാനിത് പ്രസ്താവിക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾ കാണുന്നതായ രീതിയിൽ നിങ്ങളത് വിശദീകരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാകാനിടയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഞാൻ സന്തോഷവാനാണ്. എന്റെ ഹൃദയത്തിൽ ഈ വിചാരത്തോടു കൂടിയാണ് ഞാൻ ഈ സന്ദേശങ്ങളെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും കൊണ്ടുവരുന്നത്. ഇത് സഭയുടെ ഉന്നതിക്ക് വേണ്ടിയാണ്. എല്ലാ സഭയുടെയും, സാർവജനികമായ സഭയുടെ എല്ലാം, അതായത് ക്രിസ്തുവിന്റെ സാർവജനികമായ സഭയ്ക്കാണ്. നാം അന്ത്യകാലത്താണ് ജീവിക്കുന്നതെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. ഇത് വിശദീകരിക്കാനുള്ള എന്റെ പരിശ്രമം ഏതെങ്കിലും രീതിയിൽ അതുണ്ടാക്കി പറയാൻ ശ്രമിക്കുകയോ തള്ളിവിടുകയോ അല്ല. അപ്രകാരം ചെയ്യുന്നതിൽ ഞാൻ ഒരിക്കലും കുറ്റക്കാരനായിട്ടില്ല. പലപ്പോഴും ജനങ്ങൾ ടേപ്പുകൾ കേട്ടിട്ട് ഞാനതുമായി യോജിക്കുന്നില്ല എന്നവർ പറയും. അദ്ദേഹത്തിന് തന്റെ ഉപദേശത്തിനായി തിരുവെഴുത്ത് തന്നെ അറിയില്ല. കൊള്ളാം, അത് ചിലപ്പോൾ മുഴുവനും സത്യമായിരിക്കാം. അത് സത്യമല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആരുടെയും കാര്യങ്ങളെ എടുക്കാതെ ഞാനത് പഠിക്കുന്നു. മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് ഞാൻ വായിക്കുകയും അവരെ വിലമതിക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും പറയുന്നതായ എല്ലാ കാര്യങ്ങളെയും ഞാൻ വിലമതിക്കുന്നു. എന്നാൽ ഞാനത് ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോയിട്ട് എനിക്കത് ഉത്പത്തി തൊട്ട് വെളിപാട് വരെ വിശദീകരിക്കാൻ കഴിയുന്നതുവരെ അതുമായി കാത്തിരിക്കുന്നു. അതിനുശേഷം അത് തിരുവെഴുത്തിൽ മുഴുവനും കോർക്കപ്പെടുന്നതായി കാണുകയും അപ്പോൾ അത് ശരിയാണെന്നുള്ളതിന് അടുത്തെവിടെയോ ആയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ശരിയായിരിക്കുന്നിടത്ത് ഞാൻ അതിൽ ഒരു സ്ഥാനത്ത് തെറ്റാകാനിടയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തെറ്റായിരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ശരിയായിരിക്കുന്നിടത്ത് ഞാൻ അതിൽ നിന്നും പുറത്തായിട്ട് നേരെ മറിച്ചുമാകാനിടയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ ശ്രോതാക്കളായി എത്തിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും, കൂടാതെ ഈ ടേപ്പ് കേൾക്കുന്നവരെയും ഞങ്ങൾ പ്രശംസിക്കുന്നു. ഈ ചെയ്യുന്നതെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ലോകത്തെല്ലായിടത്തുമായി എനിക്ക് വളരെയധികം നല്ല സ്നേഹിതർ, ഞാൻ വിലമതിക്കുന്നവരായിട്ട് എനിക്കുണ്ട്. ഞാൻ അവരോടൊപ്പം നിത്യത ചിലവഴിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ആ ജനങ്ങളെ ചതിക്കുന്നതിനായി എന്റെ ഹൃദയത്തിൽ ഞാൻ ശ്രമിക്കുകയില്ല. എന്നാൽ അവരെ സഹായിക്കുന്നതിനായി എല്ലാ കാര്യങ്ങളെയും സംഭവികമാക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ശലോമൻ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു, അതായത് ദൈവത്തിന്റെ ജനങ്ങളെ നയിക്കാനുള്ള കഴിവിനായി തനിക്ക് ബുദ്ധി നൽകുന്നതിനായി അവൻ അപേക്ഷിച്ചു. എന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും അതുതന്നെയാണ്. എന്റെ സഹപ്രവർത്തകർ ഇവിടെ ചുറ്റുപാടുമായിട്ടുണ്ട്. സഹോദരൻ മെർസിയറിനെയും സഹോദരൻ റോയ് ബോഡേഴ്സിനെയും സഹോദരൻ നെവിലെയും എന്റെ മകനായ ബില്ലി പോളിനെയും ഞാൻ കാണുന്നു. ജീൻ ഇവിടെ എവിടെയുണ്ട്, കൂടാതെ ടെഡിയും മറ്റുള്ളവരുമാകുന്നു. എന്നെ സഹായിക്കുന്നതിനായി വരുന്ന ഇവരെയെല്ലാം ഞാൻ പ്രശംസിക്കുന്നു. സഹോദരൻ ലിയോയ്ക്കുണ്ടായ ഒരു ദർശനത്തെ, അല്ലെങ്കിൽ അതിനെ സ്വപ്നമെന്ന് വിളിച്ചിരുന്നു, അതിനെക്കുറിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു രാത്രിയിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞതിനെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ആകാശത്തിൽ ദൂരെയായി ഒരു വലിയ പിരമിഡിന്റെ ശിഖരം കണ്ടു. ഞാനതിന്റെ മുകളിൽ എവിടെയോ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് എന്താണെന്ന് കാണുന്നതിനു വേണ്ടി കയറി വന്നു. ഇതിന്റെ ശിഖരത്തിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങ് ദൂരെയായിട്ട് വെള്ളി പോലെ പ്രകാശിക്കുന്ന ഒരു തളികയിൽ ഞാൻ നിന്നുകൊണ്ട് ജനങ്ങളോട് പ്രസംഗിക്കുകയായിരുന്നു. അദ്ദേഹം എന്റെ ശ്രദ്ധയെ ആകർഷിക്കുകയും ഞാൻ തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കുകയും ചെയ്തു. നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയിരിക്കുന്നത്, എനിക്ക് അവിടെ എങ്ങനെ എത്താൻ കഴിയും എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ലിയോ, ആർക്കും ഇവിടെ വരാൻ കഴിയുകയില്ല. ദൈവത്തിനൊരു മനുഷ്യനെ ഇവിടെ എത്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് ഇവിടെ കടന്നു വരേണ്ടതിന്റെ ആവശ്യമില്ല. നിങ്ങളിത് സത്യമാണെന്ന് കണ്ടതിന് ശേഷം ഇത് സത്യമാകുന്നുവെന്ന് താഴെ പോയി ജനങ്ങളോട് സാക്ഷ്യം കൊടുക്കുകയാണ് വേണ്ടത്. ജനങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനായി ലിയോ താഴേക്ക് ഇറങ്ങുകയും ചെയ്തു. സഹോദരൻ ലിയോ, ഇത് എത്ര നാളുകളായി കഴിഞ്ഞിരിക്കുന്നു? വളരെ വർഷങ്ങളായിരിക്കുന്നില്ലേ? വളരെ വർഷങ്ങളായിരിക്കുന്നു. അതിനുശേഷം തൊട്ട് എനിക്കറിയാവുന്നിടത്തോളം അദ്ദേഹം വിശ്വസ്തതയോടെ ഈ ശുശ്രൂഷ ദൈവത്തിൽ നിന്നുമാണെന്ന് ജനങ്ങളോട് സാക്ഷ്യം പറയുന്നു. അതെന്നിൽ നിന്നുമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്നിൽ നിന്നുമാണെങ്കിൽ യാതൊരു ഗുണവുമില്ല, കാരണം മനുഷ്യനിൽ യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് ഇത് ദൈവത്തിൽ നിന്നുമാകേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ എന്റെ സ്നേഹിതനായ സഹോദരൻ വെസ്റ്റുമായിട്ട് കൈ പിടിച്ചു കുലുക്കിയിരുന്നു. ഞാൻ ഇതുവരെയും അദ്ദേഹത്തെ കെട്ടിടത്തിൽ കണ്ടില്ല. അതെ, ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. നിങ്ങൾക്കറിയാമോ ഇവർ എത്ര ദൂരമാണ് വണ്ടി ഓടിച്ചു വരുന്നതെന്ന്? ഒരു ഞായറാഴ്ചത്തേക്ക് വേണ്ടി അങ്ങ് ദൂരെയുള്ള അലബാമയിൽ നിന്നും ഇവർ ഇവിടെ എത്തുന്നു. സഹോദരൻ വെൽസ് ഇവാൻസിനെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വിട്ടുപോയിരുന്നു. അദ്ദേഹം ഇന്നിവിടെ ഉണ്ടെന്നാരോ പറഞ്ഞു. ഇവർ ടിഫ്റ്റൺ ജോർജിയയിൽ നിന്നും ഇവിടെ എത്തുന്നതിനായി യാത്ര ചെയ്യുന്നു. ആ സഹോദരനും അദ്ദേഹത്തിന്റെ പങ്കാളികളും ഇവിടെ ഇരിപ്പുണ്ട്. ജോർജിയയിലെ മക്കോനിൽ നിന്നും സഹോദരൻ പാൽമറും ഇവിടെ വളരെയധികം പേരും ഇവിടെയുണ്ട്. പിന്നിലായിട്ട് സഹോദരി അൻഗ്രിനും മറ്റുള്ളവരുമാണെന്ന് ഞാൻ കാണുന്നതായി വിശ്വസിക്കുന്നു. അവർ ടെന്നസിലുള്ള മെംഫിസിൽ നിന്നുമാണ്. കൂടാതെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മറ്റുള്ളവരുമാകുന്നു. സൌത്ത് കരോളിനയിൽ നിന്നുമുള്ള ഒരു മഹിളയെ ഞാനിവിടെ കണ്ടുമുട്ടിയിരുന്നു. ഇവിടെയുള്ള ജനങ്ങൾ വിചാരിക്കും, ഷിക്കാഗോയിൽ നിന്നും മറ്റ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഞാൻ നോക്കുകയായിരുന്നു. നൂറോളം മൈലുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിനായി വണ്ടി ഓടിച്ചവർ വന്നിരിക്കുന്നു. അങ്ങനെ ഇവർ ഇവിടെ എത്തുമ്പോൾ അവർ ഇരിക്കാൻ സ്ഥലം പോലും ഇല്ലാതെ ഇരിക്കുന്നു. ഒരു എയർ കണ്ടീഷൻ ചെയ്ത മുറിയില്ലാതെ ഈ ചൂട് കെട്ടിടത്തിന്റെ വിയർപ്പും തുടച്ചുകൊണ്ട് അവർക്ക് നിൽക്കാനിടയാകുന്നു. ഈ സന്ദേശം കേൾക്കുന്നതിനായി മേശയിൽ നിന്നും കാശെടുക്കുകയും കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്കായുള്ള കാശുമെടുത്ത് ചിലവഴിച്ച് അവർ ഇവിടെ എത്തുന്നു. ഈ വരുന്ന നാളുകളിൽ ഒന്നിൽ ഈ നീരൊഴുക്കിനപ്പുറത്ത് എവിടെയുള്ള ഒരു സ്ഥലത്തേക്ക് അവർ പോകുകയില്ലെന്ന് നിങ്ങൾ അതിനെ പറയാൻ ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായും അവിടെ ഉണ്ടാകുന്നു. അത് വിശ്വസ്തതയാണ്. ഈ ജനങ്ങൾ ദശാംശം കൊടുക്കുന്നവരാണ്. അവർ മാത്രമായിട്ട് വരികയല്ല, എന്നാൽ അവരുടെ ദശാംശവും വഴിപാടും ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയും ശരിയായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതുപോലെയുള്ള വിശ്വസ്തരായ ജനങ്ങളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും കരുണയും അവരുടെ മേലുണ്ടായിരിക്കട്ടെ. കെന്റുക്കിയുടെ തെക്ക് ഭാഗത്തു നിന്നുമുള്ള എന്റെ സ്നേഹിതനായ ചാർലി കോക്സിനെ ഞാൻ കാണുന്നു. നിങ്ങൾ ചുറ്റുമായി എല്ലായിടത്തേക്കും നോക്കുകയാണെങ്കിൽ വിവിധ സ്ഥലത്തു നിന്നുള്ള ജനങ്ങളെ കാണാം. ഇവിടെയിരിക്കുന്ന ഈ ചെറുപ്പക്കാരനായ മനുഷ്യന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ ഷിക്കാഗോയിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു. ഇവിടെ എവിടെയോ നിന്നുമുള്ള ഒരു ബൈബിൾ സ്കൂളിൽ നിന്നുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? സ്പ്രിംഗ്ഫീൽഡ് മിസോറിയിലുള്ള അസംബ്ലി ഓഫ് ഗോഡിന്റെ ബൈബിൾ സ്കൂളിൽ നിന്നുമാണ്. അതെ, അത് കൊള്ളാം. ഈ ചെറിയ പഴയ പള്ളിയിലേക്ക് അവർ എല്ലായിടത്തു നിന്നുമായി കടന്നു വരുന്നു. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാവിലെ ഞാൻ മൂലക്കല്ലിടുമ്പോൾ ഇവിടെ നിന്നും ഒരു ബ്ലോക്ക് അകലെയായി ഞാൻ 7th സ്ട്രീറ്റിൽ ഞാൻ നിന്നിരുന്നത് ഓർക്കുകയായിരുന്നു. ഞാൻ വിവാഹിതനായിട്ട് പോലുമില്ലായിരുന്നു, വെറും ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇവിടെ എല്ലായിടത്തു നിന്നുമായി ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്നതിന്റെ ഒരു ദർശനം ഞാൻ കണ്ടിരുന്നു. ഞാൻ അത്രമാത്രം സന്തോഷവാനായിട്ട് പുൽപ്പിറ്റിന് പിന്നിലായി നിന്നിരുന്നു. അപ്പോഴാണ് അവൻ എന്നോട് ഇത് നിന്റെ കൂടാരമല്ല എന്ന് പറഞ്ഞത്. അവൻ എന്നെ ആകാശത്തിന് കീഴിലായി നിർത്തി. അതിനുശേഷമുള്ള കാര്യങ്ങളെ ബൈബിളിന്റെ താളുകളിൽ എഴുതി മൂലക്കല്ലിൽ കിടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കായി ഞാൻ അത്രമാത്രം നന്ദിയുള്ളവനാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത്രയും നന്ദിയുള്ളവനാണ് എന്ന് പറയുന്നത് തന്നെ അത്രമാത്രം ചെറിയൊരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ദൈവത്തോടുള്ള നിങ്ങളുടെ അനുഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 100 മൈലുകൾ വണ്ടി ഓടിച്ച് ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഇവിടെ എത്തുന്നത് അവർ ഏതു തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്നതിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ല, അവർ കാണപ്പെടുന്നതിനായി ഇവിടെ വരികയില്ല. അവർ ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണെന്നാൽ അവർ ആഴമായും ആത്മാർത്ഥമായും അവരുടെ പ്രാണനെ രക്ഷപ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. എന്റെ പ്രാർത്ഥന എന്താകുന്നുവെന്നാൽ, ദൈവമേ, എന്നെ അതിന്റെ പകുതിയെങ്കിലും ആത്മാർത്ഥതയുള്ളവനായിരിക്കാൻ സഹായിച്ചിട്ട് എന്റെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്നാണ്. ഇന്ന് രാവിലത്തെ ഈ സന്ദേശം ഇവിടെയുള്ള ബ്ലാക്ക് ബോർഡിൽ വരച്ചിരിക്കുന്നു. അത് ഞാൻ സംസാരിക്കുന്നതായ കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ടും അതിനെ വിശദീകരിക്കുന്നതിനു വേണ്ടി മാത്രമാകുന്നു. ഈ ദാനിയലിന്റെ 70 സംവത്സരങ്ങൾ ഒരു മഹത്തായ പഠന വിഷയമായിരിക്കുന്നു. 2 ദിവസവും 2 രാത്രിയും മിക്കവാറും ആഴ്ചയുടെ അവസാനം വരെയും ഞാൻ അതിലായിരിക്കുകയും സത്യമായ കാര്യങ്ങളെ പറയുന്നതിനായി വാക്കുകളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അതുശേഷമുള്ള തിരുവെഴുത്തുകളുമായിട്ട് താരതമ്യപ്പെട്ടിരിക്കണം. നിങ്ങൾക്ക് വെറും ഒരു തിരുവെഴുത്ത് മാത്രം എടുത്തിട്ട് ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതിനുശേഷം ഇതിനെക്കുറിച്ച് ഇതാണ് പറയുന്നത് എന്ന് പറയുകയും പിന്നെ തിരിഞ്ഞിട്ട് എന്നാൽ ഇവിടെ മറ്റെന്തോ ആണ് പറയുന്നത്, ഇതുമായി പരസ്പരം വിരുദ്ധമായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അതിനത് കഴിയുകയില്ല. അതിന് എല്ലായ്പ്പോഴും അതേ കാര്യം തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അങ്ങനെ അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തെറ്റാണ്. അപ്രകാരമാണ് ഞാനിത് പഠിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. എങ്ങനെയായാലും ഇത് ടേപ്പുകളിലായിരിക്കുന്നു. ഏറ്റവും വലിയ വിമർശനം ഈ ടേപ്പുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എന്റെ സഹോദരന്മാരിൽ നിന്നും എനിക്കുള്ളത് ദൈവത്തിന്റെ കൃപയാൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന രീതിയാണ്. അതായത് ലോകസ്ഥാപനത്തിന് മുമ്പേ നാം മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിലാണ്. എന്റെ പെന്തക്കോസ്തുകാരായ സഹോദരന്മാർക്ക് അതിനെക്കുറിച്ച് തീർച്ചയായും ഒരു നിയമാനുസൃതമായ കാഴ്ചപ്പാടാണുള്ളത്. നിങ്ങളുടെ കാഴ്ചപ്പാടിനെ അത് സ്വല്പം കുഴങ്ങിപ്പിക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്നാൽ ഒരു ക്രിസ്തീയ സഹോദരനായിരിക്കെ ഇതിനധിക പരിഗണന കൊടുത്തുകൊണ്ട് ദൈവം മുമ്പാകെ നിങ്ങളുടെ വേദപുസ്തകം എടുത്തുകൊണ്ട് മുട്ടുകുത്തിയിട്ട് ദൈവം ഇത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നതിനായി നിങ്ങൾ അപേക്ഷിക്കുമോ? നിങ്ങൾ അത് ചെയ്യുമോ? നിങ്ങൾ നിയമാനുസൃതമായ കാര്യം എടുത്തുകൊണ്ട് അതിനെ ഉത്പത്തി തൊട്ട് വെളിപാട് വരെ സംബന്ധിപ്പിക്കാൻ ശ്രമിക്കുമോ? കൂടാതെ സർപ്പസന്തതി, അതാണ് കൊല ചെയ്യുന്നവൻ. വളരെയധികം പേരും അത് വിശ്വസിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഉത്പത്തിയുടെ പുസ്തകത്തിൽ അത് വായിക്കുകയാണെങ്കിൽ സർപ്പത്തിനൊരു സന്തതി ഉണ്ടായിരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഞാൻ സർപ്പസന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അതിനാൽ സർപ്പത്തിന് ഒരു സന്തതി ഉണ്ടായിരുന്നു. സർപ്പത്തിന്റെ സന്തതി ആത്മീയമാണെങ്കിൽ പിന്നെ യേശു ഒരു മനുഷ്യനായിരുന്നില്ല. അതിനാൽ സ്ത്രീയുടെ സന്തതിയും ആത്മീയമാണ്. അവർക്ക് രണ്ടുപേർക്കും സന്തതി ഉണ്ടായിരുന്നു. കൂടാതെ ശത്രുത ഇപ്പോഴും അവിടെ ആയിരിക്കുന്നു. സർപ്പത്തിന് ഒരു സന്തതി ഉണ്ടായിരുന്നു. നിങ്ങളുടെ വേദപുസ്തകം എടുത്തുകൊണ്ട് ദൈവം മുമ്പാകെ വാസ്തവമായും ആദരവോടെ മുട്ടുകുത്തുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്ക് കഴിയാവുന്നിടത്തോളം നല്ലവണ്ണം നിങ്ങളെ സഹായിക്കുന്നതിനായി എഴുത്തുമൂലമോ വ്യക്തിപരമായ കൂടിക്കാഴ്ച മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ലഭ്യമാണ്. കാരണം അതൊരു മനുഷ്യനെ രക്ഷിക്കുകയോ ഒരു മനുഷ്യനെ കുറ്റം വിധിക്കുകയോ ചെയ്യുന്നില്ലെന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ അത് നാം ജനങ്ങളുടെ അടുക്കൽ ലഭ്യമാക്കാൻ കഠിനമായി ശ്രമിക്കുന്ന വിഷയത്തിന്മേൽ വെളിച്ചം കൊണ്ടുവരുന്നു എന്ന് മാത്രമാണ്. അത് വെളിച്ചം മാത്രം കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇവിടെ കാണപ്പെടുന്നതായി ശ്രോതാക്കളോട് ഞാനിത് പറഞ്ഞത് ഈ ടേപ്പുകൾ ലോകത്തെല്ലായിടത്തും പോകുന്നതിനാലാണ്. ഈ തിരുവെഴുത്തിന്റെ രചയിതാവിനെ സമീപിക്കുന്നതിന് മുമ്പായി നമ്മുടെ തലകളെ ഒരു നിമിഷത്തേക്ക് വണങ്ങാം. ആവശ്യക്കാരായി ഇന്ന് രാവിലെ ഈ ശ്രോതാക്കളുടെ ഇടയിൽ എത്ര പേരുണ്ട്? ഞാനൊരു ആവശ്യക്കാരനാകുന്നു. ഹോ ദൈവമേ, എന്നോട് ദയ തോന്നണമേ എന്ന് പറയുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂടാതെ ഈ ടേപ്പ് കേൾക്കുന്നവർ ഇത് കേൾക്കുമ്പോൾ ദൈവം നിങ്ങളുടെയും ആവശ്യങ്ങളെ നിറവേറ്റി തരട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, ഞങ്ങൾ അയോഗ്യരായ ജനങ്ങളാണെങ്കിൽ തന്നെയും ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. എന്നാൽ ഇന്ന് രാവിലെ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ സിംഹാസനത്തെ ഞങ്ങൾ സമീപിക്കുന്നു. കാരണം അതിനായി ഞങ്ങളെ നിക്ഷണിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്തപേക്ഷിച്ചാലും ഞാനത് ചെയ്തു തരും. അത് സത്യമാണെന്ന് ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു. ഇപ്പോൾ ഈ ശ്രോതാക്കളുടെ ഇടയിലും ടേപ്പുകൾ പോകുന്നതായ എല്ലാ ദേശങ്ങളിലും ഒരുപക്ഷെ പതിനായിരക്കണക്കിന് വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികൾ ഇത് കേൾക്കാനിടയുണ്ട്. പിതാവേ, ഞങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവ് മേലിൽ നിന്നും ജനിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അത് ദൈവത്തിന്റെ ആത്മാവാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലാകുന്നു. പരിശുദ്ധാത്മാവ് ശക്തിയായാൽ നിറഞ്ഞതും നാം ആഗ്രഹിക്കുന്നതായ ഏത് കാര്യം ചെയ്യാനായി കഴിവുള്ളവനാകുന്നുവെന്നും നാം മനസ്സിലാക്കുന്നു. എങ്കിൽ സ്വർഗീയ പിതാവേ, ആ ആത്മാവിലേക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ സ്വതന്ത്രമാക്കണമേ. അതിനാൽ ഇന്ന് രാവിലെ സമയം ഞങ്ങളെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി ഈ അപേക്ഷകളെയും അനുഗ്രഹങ്ങളെയും സുരക്ഷിതമാക്കുവാനിടയാക്കണമേ. അതിനാൽ ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സൗഖ്യം പ്രാപിച്ചിട്ട് ഞങ്ങളിലുള്ള എല്ലാമായിട്ട് ഞങ്ങളുടെ ദൈവത്തെ സേവ ചെയ്യാനിടയാക്കണമേ. ഇന്ന് ഞങ്ങളുടെ ഗ്രഹണശക്തിയെ തുറക്കണമേ. ഈ മഹത്തായ ചോദ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ വ്യക്തമാക്കുന്നതിനായി ഞാൻ ശ്രമിക്കുന്നു. എന്റെ പക്കൽ ഇത് കടലാസിൽ എഴുതിയും ബ്ലാക്ക് ബോർഡിൽ വരച്ചും ഇവിടെയായിരിക്കുന്നു. അത് പരിപൂർണമായും വിശദീകരിക്കുന്നതിന് അപര്യാപ്തമായതാണ്. ഈ വചനത്തെ എഴുതുകയും അതിനെ പ്രേരിപ്പിക്കുകയും അതിനെ പ്രവാചകനായ ദാനിയലിന് കൊടുക്കുകയും ചെയ്ത ആ മഹാനായ ഗുരുവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന് രാവിലെ സമയം അതിനുവേണ്ടിയ പ്രേരണയെ ഞങ്ങൾക്ക് അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഈ അന്ത്യസമയം വരെയും ഈ പുസ്തകം അടച്ചു വെച്ചിരിക്കുന്നുവെന്ന് നീ പറഞ്ഞു. അതിനാൽ നീ ഞങ്ങളുടെ ഗ്രഹണശക്തിയെ തുറക്കണമേ. ഒരു മൃദുവായ തടത്തോടു കൂടിയ വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളിലാക്കിയിട്ട് ആ വചനം ജീവനെടുത്ത് നീതിയുടെ വൃക്ഷങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനിടയാക്കണമേ. ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം അത് ഞങ്ങൾക്കായി സുരക്ഷിതമാക്കാൻ ഇന്ന് രാവിലെ ഇടയാക്കണമേ. ഞങ്ങളിപ്പോൾ എളിയതയോടെ കാത്തിരിക്കുകയും ഞങ്ങളെ തന്നെ നിനക്കായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ നിത്യമായ വചനത്തിന്റെ താളുകളെ തുറക്കുന്നതിനായി നമുക്ക് കിട്ടിയിരിക്കുന്ന മഹത്തായ അവസരത്തിനായി നമ്മൾ നന്ദിയുള്ളവരാണ്. ഇത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിനായി എന്റെ മേൽ തന്നെ ഇതെടുത്തതിന്റെ കാരണം എന്താകുന്നു എന്ന് വെച്ചാൽ, നാം വെളിപാടിന്റെ പുസ്തകത്തിൽ കൂടി കടക്കുകയും ഏഴ് സഭാകാലഘട്ടങ്ങളിൽ കൂടി കടന്നു വരികയും ചെയ്തു. വെളിപാടിന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിന്റെ അവസാനം സഭ ഭൂമിയിൽ നിന്നും തേജസ്സിലേക്ക് എടുക്കപ്പെട്ടു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. കാരണം സഭാകാലഘട്ടങ്ങളിലേക്ക് അപേക്ഷിക്കപ്പെടാതെ വെളിപാട് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതായി അവർ കണ്ട എന്തോ കാര്യം സംഭവിക്കുന്നതിനായി അവർ പ്രതീക്ഷിക്കുന്നു. നാം വിചാരിക്കുന്നതിലും അധികം അവസാനത്തോട് നാം അടുത്തായിരിക്കുന്നു. കുറച്ച് രാത്രികൾക്ക് മുമ്പ് ബില്ലി, അല്ല അതിന്റെ മരുമകളായിരുന്നു, രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഒരു കസിനായ ആന്റി ഹെർമൻ എന്ന പേരോടുകൂടിയ ഒരു മനുഷ്യൻ മരിക്കാറായി ആശുപത്രിയിൽ കിടക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുന്നതിനായി പോയി. അവർ അദ്ദേഹത്തെ അത്രയധികം മയക്കുമരുന്നിനടിയിലാക്കിയിട്ട് അദ്ദേഹം ഉറക്കത്തിലായിരിക്കുകയും എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നതുവരെ അദ്ദേഹത്തെ ഉണർത്തണമേ എന്ന് ഞാൻ അപേക്ഷിച്ചു. ആന്റി ഒരു നല്ല മനുഷ്യനാണ്, എന്നാൽ ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല എന്ന് മാത്രം. അദ്ദേഹം എന്റെ അങ്കിൾ ആയിരുന്നില്ല, എന്റെ കസിനായിട്ട് എന്റെ ഒരു കസിനെ വിവാഹം കഴിച്ചിരുന്നു. അതിനുശേഷം ആന്റി എയ്ഡ് അവിടെ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ബില്ലി, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 80 വർഷക്കാലവും അദ്ദേഹം ദൈവത്തെ സേവിച്ചിരുന്നില്ല. എന്നാൽ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ, അദ്ദേഹത്തിന് 80 വയസ്സായിരിക്കെ അധികം കായികവേല അദ്ദേഹം ചെയ്യാറിരുന്നില്ല, അദ്ദേഹം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഏഴ് നിനക്കറിയാമോ, കുറച്ചു നേരം മുമ്പ് ക്രിസ്തു ഇവിടെ എന്റെ മുമ്പിൽ വന്ന് നിന്നുവെന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തെ നോക്കിയിട്ട് ആന്റി എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അവൻ നേരെ എന്റെ മുമ്പിൽ നിന്നിട്ട് എന്തോ എന്നോട് പറഞ്ഞു. എന്താണ് അവൻ പറഞ്ഞതെന്ന് ചോദിച്ചു. നീ വിചാരിക്കുന്നതിലും ഇത് താമസിച്ചിരിക്കുന്നു. അതിന് 2-3 ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തിന് തളർവാദം പിടിപെട്ട് മരിക്കാറായി ആശുപത്രിയിലായിരുന്നു. ഞാൻ പറഞ്ഞു, ആന്റിയാടെ, അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്ന ഈ നാഴികയിലേക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ശരിയായ അവസ്ഥയിൽ എത്തിക്കുന്നതിനായി എന്നെയോ മറ്റാരെയെങ്കിലുമോ വിളിക്കാതിരുന്നതിൽ നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്കിൾ ആന്റി, നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന് തല ചെറുതായെന്ന് തിരിച്ച് താടി ചെറുതായിട്ട് അനക്കുമാൻ മാത്രം കഴിഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം മുമ്പാകെ അദ്ദേഹത്തിന്റെ പാപങ്ങളെ ഏറ്റുപറയാൻ ഇടയാക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ സ്നാനപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു. കൂടാതെ ആന്റിയാടെ സ്നാനപ്പെടാൻ ആഗ്രഹിച്ചു വരുന്നു. ഞാൻ അവിടെയുള്ള ഹാളിലേക്ക് ഞങ്ങളുടെ അയൽക്കാരായി താമസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരിയായ മഹിളയെ കാണാനായി പോയി. അവർ അവരെ ഒരു മാനസിക ആശുപത്രിയിലേക്ക് അയക്കാൻ പോകുകയായിരുന്നു. കർത്താവ് ഒരു മഹത്തായ കാര്യം അവർക്ക് വേണ്ടി ചെയ്യുകയും അവർ തിരികെ വീട്ടിലെത്തുകയും ചെയ്തു. അതിനുശേഷം വഴിയിൽ വെച്ച് ഞാനൊരു കറുത്ത നിറക്കാരിയായ സ്ത്രീയെ കണ്ടുമുട്ടുകയും, നിങ്ങൾ സഹോദരൻ ബ്രണാമല്ലേ എന്നവർ ചോദിക്കുകയും ചെയ്തു. ഞാനാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ, ഞാൻ ശ്രീമതി ഡ്രൈ ആകുന്നു എന്ന് പറഞ്ഞു. അതെ, പീറ്റർ ഡ്രൈയെയും മറ്റുള്ളവരെയും ഞാൻ ഓർക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവർ മുറിയിലേക്ക് നോക്കുകയും അപ്പോൾ അവർ എന്തിനാണത് പറഞ്ഞതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു വരുന്നു. അപ്പോൾ അവിടെ അങ്കിൾ ആന്റി കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് തന്റെ കൈകൾ അനക്കുകയും മറ്റാരും തന്നെ ചെയ്യുന്നതുപോലെ കിടക്കയിൽ നിന്നും ഈ കാര്യങ്ങൾ എടുത്തു മാറ്റാൻ ശ്രമിച്ചിട്ട് അവിടെ നിന്നും പുറത്തു ചാടി പോകുന്നതിനായി ശ്രമിക്കുകയായിരുന്നു. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അദ്ദേഹവും ഭാര്യയും സ്നാനപ്പെടുന്നതിനായി വരുന്നു. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് പറഞ്ഞതെന്നാൽ, ഇത് നാം വിചാരിക്കുന്നതിലും താമസിച്ചിരിക്കുന്നു. ദാനിയേലിന്റെ 70 സംവത്സരങ്ങൾ അതിനെ നമുക്ക് മനസ്സിലാക്കി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വളരെയധികം പെന്തിക്കോസ്തുകാരായ സഹോദരന്മാരും അതിനെപ്പറ്റി ഞാൻ കുറച്ചു നേരം മുമ്പ് ടേപ്പിൽ പറഞ്ഞിരുന്നു. അതായത് അവർ ഇതുമായി യോജിക്കുന്നില്ല, അവരെന്തോ ഒരു മഹത്തായ ശക്തിയേറിയ കാര്യം സംഭവിക്കുന്നതിനായി കാത്തിരിക്കുന്നു. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ മഹത്തായതും ശക്തിയേറിയതുമായ കാര്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. യേശു തിരികെ വരാൻ തയ്യാറായിരിക്കുന്നു. വെളിപാടിന്റെ 3-ാം അധ്യായത്തിൽ സഭ പോകുന്നു. യാതൊന്നും അവിടെ പറയുന്നില്ല. എന്നാൽ അവസാനത്തെ കാര്യം എന്നത് ആ കാലഘട്ടത്തിലേക്കുള്ള അവസാനത്തെ ദൂതനാകുന്നു. മണവാട്ടി 19-ാം അധ്യായത്തിൽ മടങ്ങി വരുന്നതുവരെ നാം യഹൂദന്മാരുമായി ഇടപെടുന്നു. 6-19-ാം അധ്യായം വരെ ഇത് മുഴുവൻ യഹൂദന്മാരാണ്. അവിടെയാണ് ഞാൻ എന്റെ നല്ല സഹോദരനായ ബൂട്സിന് മുദ്രകളുടെ സമയത്ത് ഇതെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഇതിനു മുമ്പ് യഹോ വിറ്റ്നസ്സുകാരനായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഇന്ന് രാവിലെ ഇവിടെയായിരിക്കുന്നു. അത് 144,000 പേർക്ക് അന്യജാതികളുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല. ഇത് യഹൂദന്മാരാകുന്നു. അതിന്ന് ഭൂമിയിലുള്ള ക്രിസ്തുവിന്റെ അജ്ഞേയമായ ദേഹമല്ല. ആ അജ്ഞേയമായ ദേഹം എന്നത് മണവാട്ടിയാകുന്നു. പരിശുദ്ധാത്മാവിനാൽ നാം ആ അജ്ഞേയ ദേഹത്തിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് ഇത് അവന്റെ വചനമായിരിക്കുന്നതിനാൽ നമുക്ക് വീണ്ടും വായിക്കാം. ദാനിയേലിന്റെ 9-ാം അധ്യായം 24-ാം വാക്യം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിന് അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 25-ാം വാക്യം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളേണ്ടതെന്തെന്നാൽ, ഇപ്പോൾ അതിനെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ നാം അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നതിനെ അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ നാം ഇവിടെയുള്ള 25-ാം വാക്യം തൊട്ട് തുടങ്ങുകയാണ്. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളേണ്ടതെന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അത് നിന്റെ വിശുദ്ധ നഗരമാകുന്നു. അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, അത് യുദ്ധത്തിന്റെ അന്ത്യമാണ്. നമുക്കതിവിടെ ബോർഡിലുണ്ട്. നാം മറ്റൊരു കാര്യം ഇവിടെ തുടങ്ങുകയാണ്. അവൻ 1 ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം അതത്രമാത്രമാകുന്നു. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഓ, എന്തൊരു പഠന വിഷയമാണ്. ജനങ്ങൾ ഇത് വാസ്തവമായി മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ഞാൻ അതിശയിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു. നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മുഴുവൻ ദിവസവും ഇവിടെ താമസിക്കേണ്ടി വന്നാലും ഇവിടെ താമസിക്കുക, നമുക്കത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങൾക്കത് കാണാൻ മാത്രമൊന്ന് കഴിഞ്ഞാൽ ഇത് സത്യമാകുന്നുവെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഞാൻ ഈ ചിത്രം ഇവിടെ തന്നെ തൂക്കിയിടുന്നതാണ്. അതിനാൽ നിങ്ങൾക്കത് വരച്ചെടുക്കാൻ കഴിയും. ഇന്ന് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴായാലും ഇവിടേക്ക് കടന്നുവന്ന് ഇത് വരച്ചെടുക്കുകയും മറ്റും ചെയ്തുകൊള്ളുക. ഇത് മനസ്സിലാക്കുന്നതിനായി നിങ്ങളെ സഹായിക്കുമാറാക്കും. അതിനാലാണ് ഞാനത് ഇവിടെ തൂക്കിയിരിക്കുന്നതും അതിനാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. നമുക്കൊരു അടിസ്ഥാനം കിട്ടുന്നതിനായി സ്വല്പം പിന്നിലേക്ക് നോക്കാം. ദാനിയേൽ തന്റെ ജനങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവനായിരുന്നു. കാരണം അവൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ട് അവർ 70 സംവത്സരം ബന്ധനത്തിലായിരിക്കുമെന്ന് യിരെമ്യാവ് പറഞ്ഞിരുന്നതിനെ മനസ്സിലാക്കി. അതിനുശേഷം അവർ ബന്ധനത്തിൽ തന്നെ 68 വർഷക്കാലം തികഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് സമയം അടുത്തിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ അവന്റെ ജോലിയെല്ലാം ഒരു വശത്തേക്കാക്കുകയും അവന്റെ ദിവസേനയുള്ള കർത്തവ്യത്തിന്മേൽ വ്യത്യാസം വരുത്തുകയും ചെയ്തു. എന്നിട്ട് തന്റെ മുഖം ദൈവത്തിങ്കിലേക്ക് തിരിക്കുകയും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് ആ സമയം എപ്പോഴായിരിക്കും എന്നറിയുന്നതിനായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാനിത് ഇതിനു മുമ്പ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഈ വശത്തേക്ക് അത് സ്വല്പം ഒന്ന് തിരിക്കുമോ? ഈ ഫാൻ അത് സ്വല്പം വലുതാണ്, അതെന്റെ തൊണ്ട ഇടരുവാൻ ഇടയാക്കി കളയും. നന്ദിയുണ്ട് സഹോദര. ഇപ്പോൾ ദാനിയേൽ തന്റെ ജനങ്ങൾക്കായി ഈ അറിവ് പ്രാപിക്കുന്നതിനായി ആഗ്രഹിക്കുന്നു എന്ന് നാം കാണുന്നു. ദാനിയേൽ തനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇതുപോലൊരു കാര്യത്തെ മനസ്സിലാക്കാനിടയായെങ്കിൽ, അതായത് അവൻ അന്ത്യകാലത്തോട് അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് ദൈവത്തെ തേടുകയും അന്ത്യം എത്രമാത്രം അടുത്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് കാണുന്നതിൽ കൂടെ നാമം നീതീകരിക്കപ്പെട്ടിട്ട് നാം നമ്മുടെ വഴിയുടെ അവസാനത്തെത്തിയിരിക്കുകയും രട്ടുടുക്കുകയും മെണ്ണേറിലിരിക്കുകയും ചെയ്യാതെ ലോകകാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകളെയും എറിഞ്ഞുകളയുകയും ചെയ്തിട്ട് ദൈവത്തെ തേടുകയും വർഷത്തിന്റെ ഏത് ദിവസമാണ് നാം ജീവിക്കുന്നതെന്ന് അറിയുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു. കാരണം നാം അന്ത്യസമയത്ത് എത്തിയിരിക്കുന്നുവെന്ന് നാം കാണുന്നു. അതുകൊണ്ട് സഭ ഇന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തയ്യാറായിരിക്കും. ആ കാരണത്താലാണ് ഞാൻ സ്വയം ഇത് പരിശ്രമിക്കാൻ തുടങ്ങിയത്. ഇതെങ്ങനെയാണ് വിശദീകരിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ലാതിരുന്നതിനാൽ ഓരോ പ്രാവശ്യവും അത് ദാനിയേലിന്റെ 70 സംവത്സരങ്ങളാണെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയിരുന്നു. കാരണം എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നതിനായി ഞാൻ എന്റെ മേൽ തന്നെ സ്വയം ഇത് എടുത്തിരിക്കുന്നത്. കർത്താവിന്റെ സഹായത്താലും അവന്റെ കൃപയാലും എനിക്കത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അത് എവിടെയാണെന്നും കർത്താവിന്റെ വരവിലേക്ക് നാം എത്ര അടുത്തായിരിക്കുന്നുവെന്നും കാണിക്കാൻ കഴിയും. ദാനിയേലിന് 2 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഗബ്രിയേൽ അവന്റെ അടുക്കലേക്ക് ശീക്രത്തിലെത്തി എന്ന് നാം കണ്ടിരുന്നു. അവന്റെ ജനങ്ങൾ ബന്ധനത്തിൽ നിന്നും എപ്പോൾ തിരികെ പോകുമെന്ന കാര്യം മാത്രമല്ല, എന്നാൽ അവന്റെ ജനങ്ങൾക്കായി അതുവരെ നിർണയിക്കപ്പെട്ടതും അതിനുശേഷം നിർണയിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളെയും വിശദീകരിച്ചു കൊടുത്തു. 70 ആഴ്ചവട്ടം യഹൂദന്മാർക്കായി ഇനിയും ശേഷിച്ചിരിക്കുന്നു എന്നവൻ പറഞ്ഞു. അതിനുശേഷം അവൻ 6 മടങ്ങായുള്ള ഒരു ഉദ്ദേശമുണ്ടായിരുന്നത് നാം കണ്ടിരുന്നു. അതിലൊന്ന് അതിക്രമത്തെ തടസ്സം ചെയ്യുന്നതും പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നതുമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ദാനിയേൽ തന്റെ ഈ അവസ്ഥയിലായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് നാം എടുത്തിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് തിരുവെഴുത്തുകളെ കൊടുത്തിരുന്നു. അതിനാൽ ജനങ്ങൾക്ക് അതിൽ വീട്ടിലെത്തിയിട്ട് വായിക്കാൻ കഴിയുമായിരുന്നു. നിങ്ങളത് വായിച്ചുവോ? നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ? അത്ഭുതകരമായിരിക്കുന്നു. ഇപ്പോൾ 6 മടങ്ങായുള്ള ഉദ്ദേശം, അതിലെ 6-ാമത്തെ ഉദ്ദേശം അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക എന്നതാണ് എന്ന് നാം കണ്ടിരുന്നു. അതിപരിശുദ്ധമായത് എല്ലായ്പ്പോഴും സഭയെ, അതായത് കൂടാരത്തെ പ്രതിനിധീകരിച്ചിരുന്നതായി നാം കാണുന്നു. അവസാനമായിട്ട് ചെയ്യാനുണ്ടായിരുന്നത് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുകയായിരുന്നു. അത് 1000 ആണ്ട് കാലത്ത് അവൻ വസിക്കുന്നതും 1000 ആണ്ട് കാലത്ത് നാം ജീവിക്കുന്നതുമായ മന്ദിരമാകുന്നു. ഇന്ന് നാം 70 ആഴ്ചവട്ടം എന്താണെന്നുള്ളതിനെ സമീപിക്കുകയാണ്. ഈ 70 ആഴ്ചവട്ടം വളരെ മർമ്മപ്രധാനമേറിയതാകുന്നു. തിരുവെഴുത്തുകൾക്ക് കള്ളം പറയുകയില്ല എന്ന് നാം അറിയുന്നു. അവയ്ക്ക് സത്യമാകേണ്ടിയിരിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ വന്ന് ദാനിയേലിനോട് യഹൂദന്മാർക്കായി 70 ആഴ്ചവട്ടം മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ, നാം അതിനെ 6 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലെ 7 ദിവസമായോ അപേക്ഷിക്കും. എന്നാൽ പ്രവചനം എല്ലായ്പ്പോഴും ദൃഷ്ടാന്തമായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കാലഘട്ടങ്ങളിൽ കൂടി 100-100 വേദപണ്ഡിതന്മാരും കഴിവുള്ള മനുഷ്യരും 70 ആഴ്ചവട്ടം എന്താണെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവരുടെ ധാരാളം നിരൂപണ സംഹിതയെ ഞാൻ വായിച്ചിരുന്നു. അഡ്വന്റിസ്റ്റ് സഭയിലെ ശ്രീമാൻ സ്മിത്തിനോട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനായി ഞാൻ നന്ദിയുള്ളവനാണ്. ഡോക്ടർ ലാർക്കിന്റെ കാഴ്ചപ്പാടിനായി ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഈ മഹാന്മാരായ വേണ്ട പണ്ഡിതന്മാരോട് ഇതിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനായി ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. അത് വായിക്കുന്നതിൽ കൂടി എനിക്ക് കൂടുതൽ അറിവ് നൽകുകയും അതിനാൽ ശരിയായ സ്ഥാനങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ വിചാരിക്കുന്നതായ അഭിപ്രായങ്ങളെ വിശദീകരിക്കുന്നതിനായി ഞാൻ കാലത്തെക്കുറിച്ച്, അതായത് കാലം എന്താണ് അർത്ഥമാക്കുന്നത് എന്നറിയുന്നതിനായി ഞാൻ വിശ്വവിജ്ഞാന കോശത്തിൽ കൂടി തിരഞ്ഞിരുന്നു. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലുമെന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതിനെ നാം കാണുന്നു. എന്താണ് കാലം? ഒരാഴ്ച എന്നത് എന്താണ്? ഇപ്പോൾ ഇത് 3430 വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നപ്പോൾ ദൈവം യഹൂദന്മാരോട് ഇടപെടാൻ തുടങ്ങിയപ്പോൾ തൊട്ടായിരുന്നു. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ദാനിയേൽ ക്രിസ്തുവിന് മുമ്പായിരുന്നു. ആ സമയം എന്നത് BC 538 ആയിരുന്നു. 538 വർഷങ്ങൾ ക്രിസ്തുവിന് മുമ്പ് അവൻ കാലവും കാലങ്ങളും കാലാർത്ഥങ്ങളും ചെല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാതെ 70 ആഴ്ചവട്ടങ്ങളും. 70 ആഴ്ചവട്ടം അവനെ എവിടെ എത്തിക്കുമെന്ന് നോക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ 70 ആഴ്ചവട്ടത്തിലും അപ്പോഴും ബാബിലോണിൽ തന്നെയായിരുന്നു. എന്നിരിക്കലും ദൈവം അവന്റെ ജനങ്ങൾക്കായി നിർണയിച്ചിരുന്ന സമയത്തെയെല്ലാം അവനോട് ദൈവം പറഞ്ഞിരുന്നു. എന്റെ ഇവിടെയുള്ള സഭയോട് ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ളത് അവർക്കറിയാം. അതായത് ആഴ്ചയുടെ ഏത് ദിവസമാണെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കലണ്ടറിൽ നോക്കുക. എന്നാൽ നാം ജീവിക്കുന്നതായ സമയം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ യഹൂദന്മാരെ നോക്കുക. ആ ഒരൊറ്റ ടൈം പീസ് മാത്രമാണ് നമുക്കുള്ളത്. അന്യജാതികൾക്ക് വേണ്ടി ദൈവം മറ്റൊരു പ്രത്യേക സമയം നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. അവിടെ ഒരു പ്രത്യേക സമയം ഭാഗിച്ചു കൊടുത്തിട്ടില്ല. അവിടെയാണ് വളരെയധികം മഹാന്മാരായ എഴുത്തുകാരും കൂട്ടിക്കുഴയ്ക്കപ്പെട്ടിരിക്കുകയും ഇതിനെ അന്യജാതിയോടും യഹൂദന്മാരോടും അപേക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം നിന്റെ ജനങ്ങൾ എന്നവൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ ദാനിയേലോടനായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, സഭയോടായിരുന്നില്ല. ദാനിയേലിന്റെ ജനങ്ങൾ അത് യഹൂദന്മാരാണ്. അവൻ സഭയോടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് മറ്റൊരിടത്തും ഓടിക്കാൻ കഴിയുകയില്ല. നാം വളരെ പിന്നിലായിട്ട്, ഇത് ക്രിസ്തുവിന്റെ വരവിന് പോലും മുമ്പെയുള്ള കാര്യമാണ്. അതേതെങ്കിലും രീതിയിലുള്ള പ്രവചന ആഴ്ചകളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇട്ടുപോയിരിക്കും. അതങ്ങനെ ഇട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ യഹൂദന്മാരോടാണ് സംസാരിക്കുന്നത്. അതിനാൽ യഹൂദന്മാർ ദൈവത്തിന്റെ ഘടികാരമാകുന്നു. അധികം നാളുകളായിട്ടില്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അന്തർദേശീയ പൂർണ്ണ സുവിശേഷ വാണിഭ സമിതിയുടെ ഉപാധ്യക്ഷനായ കാലിഫോർണിയയിലുള്ള സഹോദരൻ അർഗൻ ബ്രൈറ്റ് അദ്ദേഹം എന്റെ വീട്ടിൽ ഒരു ടേപ്പ് കൊണ്ടുവന്നിരുന്നു. അതൊരു ടേപ്പായിരുന്നില്ല, എന്നാൽ അർദ്ധരാത്രിക്ക് 3 മിനിറ്റ് എന്നൊരു ചലച്ചിത്രമായിരുന്നു. അതൊരു ശാസ്ത്രീയ ഗവേഷണത്തിന്മേൽ എടുത്തതായിരുന്നു. അതിൽ യഹൂദന്മാർ തിരികെ എരുശലേമിലേക്ക് തിരിച്ചു വരുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഈ കൂടാരത്തിൽ വന്നിട്ട് എനിക്കൊരു പുനർപരിവർത്തനം ഉണ്ടായതുപോലെ അനുഭവപ്പെടുന്നുവെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളിൽ വളരെ പേർ അത് ഓർക്കുന്നുണ്ടാകും. ആ യഹൂദന്മാർ തിരികെ വരുന്നത് കാണേണ്ടത് തന്നെയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. യേശു മത്തായിയുടെ 24-ാം അധ്യായത്തിൽ പറഞ്ഞു, അത്തിയുടെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ എന്തിനാണ് നോക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നോക്കൂ, അത് യഹൂദന്മാർ തിരികെ വരികയാണ്. ഇപ്പോൾ എന്റെ പക്കൽ കുറച്ച് നിരൂപണങ്ങൾ എഴുതിയതുണ്ട്. ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനായി എന്റേതായ സമയത്തെടുക്കും. അതിനാൽ നിങ്ങൾക്കും അത് എഴുതിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് നാം ഇപ്പോൾ ആയിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. ഇത് യഹൂദന്മാരോടാണ്. സഭയുമായിട്ട് ഇതിന് യാതൊന്നും തന്നെ ചെയ്യാനില്ല. വെളിപാട് 3-ാം അധ്യായം തൊട്ട് 19-ാം അധ്യായം വരെ യാതൊന്നിനും സഭയുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്കത് ശരിയായി കൊണ്ടുവരാൻ കഴിയുകയില്ല, കാരണം അതവിടെയില്ല. ഞാൻ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബോർഡിൽ സമയങ്ങൾക്കിടം കൊടുത്തുകൊണ്ട് എപ്രകാരം ഇത് കാലഘട്ടങ്ങളിൽ വരുന്നുവെന്നുള്ളതിനെ വരച്ചിരിക്കുന്നത് നിങ്ങളിൽ പലരും കാണുന്നുണ്ടല്ലോ. അതിനാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. പിന്നിൽ നിന്ന് നിങ്ങൾക്കത് കാണാൻ കഴിയുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ചെറുതായിട്ടാണ് വരച്ചിരിക്കുന്നത്. കൂടാതെ ഇത് ബക്കിയാണ് എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ മോശമായ ഒന്ന് ഞാൻ വരച്ചിരുന്നു, എന്നാൽ ബക്കിയാണ് അതും നെബുക്കദ്നേസറിന്റെ സ്വപ്നത്തിന്റെ ബിംബവും വരച്ചത്. ബക്കി, അത് കാഴ്ചയ്ക്ക് ഒരു മനുഷ്യനേക്കാളും കൂടുതലായി ഒരു പെൺകുട്ടിയെ പോലെ തോന്നിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയായാലും നമുക്ക് വേണ്ടി അറിവിനെ അത് സജ്ജീകരിച്ചു തരും. നാം ഇപ്പോൾ തിരുവെഴുത്തിൽ വായിക്കുകയാണെങ്കിൽ 70 ആഴ്ചവട്ടം ഈ ജനങ്ങൾക്കായി നിർണയിച്ചിരിക്കുന്നുവെന്ന് കാണാം. അതിന് സഭയുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. 70 ആഴ്ചവട്ടത്തിന് സഭയുമായി യാതൊന്നും തന്നെ ചെയ്യാനില്ല. നിങ്ങൾ ഇവിടെയുള്ള പടത്തിൽ നോക്കുകയാണെങ്കിൽ സഭാ കാലഘട്ടം ഈ 70 ആഴ്ചവട്ടത്തിന് ഇടയ്ക്കായിട്ട് നമുക്കുള്ളതായി കാണാൻ കഴിയും. നമുക്കതിവിടെയുണ്ട്. നാം സഭാ കാലഘട്ടങ്ങളിൽ കൂടി പോകുമ്പോൾ ജോർജിയയിൽ നിന്നുമുള്ള ഏതോ ഒരു സഹോദരൻ അത് നമുക്ക് വേണ്ടി വരച്ചു കൊണ്ടുവന്നിരുന്നു. അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും എന്ന് തീർച്ചയാണ്. സഭയുടെ ഇവിടെയുള്ള വെള്ളയായ ഭാഗം അപ്പോസ്തലികതയെ അർത്ഥമാക്കുന്നു. അതിന്റെ അടുത്തതായ 2-ാമത്തെ സഭാ കാലഘട്ടത്തിൽ അവർക്ക് നിക്കോലാവിയരുടെ ഉപദേശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിക്കോലാവിയരുടെ നടപ്പുണ്ടായിരുന്നു. അതൊരു ഉപദേശമായി തീർന്നിരുന്നില്ല. 3-ാമത്തെ സഭാ കാലഘട്ടത്തിൽ അതൊരു ഉപദേശമായി തീർന്നു. 4-ാമത്തെ സഭാ കാലഘട്ടത്തിൽ അത് സംഘടിക്കപ്പെടുകയും അത് റോമിലെ പോപ്പിന്റെ ഭരണക്രമമാകുകയും ചെയ്തു. 4-ാമത്തെ സഭാ കാലഘട്ടം എന്നത് ഇരുണ്ട കാലഘട്ടമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഇരുട്ട് മുഴുവൻ നിക്കോലാവിയ സിദ്ധാന്തത്തെ, അല്ലെങ്കിൽ റോമിന്റെ സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കുന്നു. വെള്ളയായ ഭാഗം സഭയിൽ പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. അത് വിശുദ്ധ പൗലോസിന്റെ കാലത്ത് തുടങ്ങുകയും അപ്പസ്തോലിക സഭ മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നു. അതിനുശേഷം കുലീനരായവർ കടന്നു വരാൻ തുടങ്ങി. അതിനുശേഷം അവസാനം അവർ ഏകീകരിച്ചിട്ട് അതിൽ നിന്നും ഒരു പുതിയ സഭയുണ്ടാക്കി. എന്നിട്ട് ആ ചെറിയ സഭയെ കത്തിക്കുകയും കല്ലെറിയുകയും സിംഹങ്ങൾക്ക് തീറ്റിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തിരുന്നു. മതപരിഷ്കരണ സമയത്ത് ലൂഥർ വരികയും വെളിച്ചം ഒരു സ്വല്പമോടെ കൂടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാമല്ലോ. വെസ്ലിയുടെ കാലങ്ങളിൽ അതിലും കുറച്ചുകൂടി വെളിച്ചം കൂടുകയും ചെയ്തു. എന്നാൽ അവസാനത്തെ കാലഘട്ടമായ നിക്കോലാവിയരുടെ സഭാകാലത്ത്, അത് നിക്കോലാവിയരുടെ കാലഘട്ടമല്ല എന്നാൽ ലാവോദിക്ക സഭാ കാലഘട്ടമാണ്, ആ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ അധികം വെളിച്ചമില്ല. ഈ വരച്ചിരിക്കുന്ന ചിത്രത്തെ കണ്ടിട്ട് ആരോ എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടിയിരിക്കുന്നു, ഇത് ജ്ഞാനോദയത്തിന്റെ മഹത്തായ ദിവസമാകുന്നു. അത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഞാനത് ഊഹിച്ചുകൊള്ളാം. അത് ന്യായം പോലും ചെയ്യുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ആത്മാവിൽ വീണ്ടും ജനിച്ച് നിങ്ങൾക്ക് യഥാർത്ഥമായ പരിശുദ്ധ ഹൃദയം കിട്ടുമ്പോഴറിയും. ഓർക്കുക, ക്രിസ്തു തന്റെ സ്വന്തം സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു സഭാകാലഘട്ടം, ബാക്കിയുള്ളതിൽ നിന്നും ഇതൊന്നു മാത്രമാകുന്നു. നമുക്കൊരു വലിയ ഏറ്റുപറച്ചിലുണ്ട്, എന്നാൽ നമ്മുടെ കൈവശമുള്ളതിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ക്രിസ്തു വാസ്തവമായും സഭയിലുണ്ടോ? അത് വളരെയധികം ന്യൂനപക്ഷത്തിലാകുന്നു. ഇപ്പോൾ നമുക്ക് ദാനിയേലിന്റെ 70 ആഴ്ചവട്ടത്തിന്റെ ചുരുക്കിയ വിവരണം എടുക്കാം. ഞാനിത് വീണ്ടും ആവർത്തിച്ചെന്നിരിക്കാം. സുവിശേഷ ശുശ്രൂഷകൾ നിങ്ങൾ ഇതുമായി യോജിക്കുന്നില്ലെങ്കിൽ അത് കൊള്ളാം. അതിനെ 3 കാലഘട്ടമായി വിഭാഗിച്ചിരിക്കുന്നു. 3 കാലഘട്ടങ്ങൾ. ആദ്യത്തേത് ഒരു 7 കാലഘട്ടമാണ്. പിന്നെ ഒരു 3 20 എണ്ണവും 2 അത് 62 അതിനുശേഷം 1 അവയെ 3 വ്യത്യസ്തമായ കാലഘട്ടമായി വിഭജിച്ചിരിക്കുന്നു. ഞാനതിവിടെ ബോർഡിൽ അതിനെ വിഭജിച്ച് വരച്ചിട്ടുണ്ട്. ആദ്യത്തെ കാലഘട്ടവും രണ്ടാമത്തെ കാലഘട്ടവും സുവിശേഷത്താലും പരിശുദ്ധാത്മാവിനാലും അന്ത്യകാലത്ത് ദൈവം വീണ്ടും യഹൂദന്മാരുടെ അടുക്കിലേക്ക് തിരികെ പോകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൗലോസും മറ്റുള്ളവരും പഠിപ്പിച്ചിരിക്കുന്നതായ എല്ലാ സുവിശേഷത്താലും ദൈവം വീണ്ടും യഹൂദന്മാരുടെ അടുക്കിലേക്ക് മടങ്ങുമെന്ന് നമുക്കറിയാം. അങ്ങനെ അവൻ വീണ്ടും യഹൂദന്മാരുടെ അടുക്കിലേക്ക് മടങ്ങുമെങ്കിൽ പിന്നെ നമുക്കിത് എങ്ങനെ തിരികെ ദാനിയേലിന്റെ സമയത്തേക്ക് അപേക്ഷിക്കാൻ കഴിയും? നമുക്കതിനെ ഈ അന്ത്യസമയത്തേക്ക് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇത് അന്യജാതികളുടെ സഭ പോയിക്കഴിഞ്ഞതിന് ശേഷവുമാണ്. കാരണം അവൻ ഇസ്രായേലിനോടൊരു ദേശമായും അന്യജാതിയോടെ വ്യക്തിപരമായും ഇടപെടുന്നു. അങ്ങനെ നാമത് തുടരുമ്പോൾ എന്റെ പക്കലുള്ള ചില കുറിപ്പുകൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെട്ടതു മുതൽ, അത് March 14 നിങ്ങളിൽ ആരെങ്കിലും അത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എബ്രായ ഭാഷയിൽ അതിനെ NISAN എന്ന് വിളിക്കുന്നതായി നമുക്ക് കാണാം. അത് മാർച്ച് എന്നർത്ഥമാകുന്നു. മന്ദിരത്തെ വീണ്ടും പണിയുന്നതിനുള്ള കൽപ്പന പുറപ്പെട്ടിരുന്നത് March 14 BC 445 തിരുവെഴുത്ത് വായിച്ചിട്ടുള്ളവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടാകുമല്ലോ. അത് പൂർത്തിയാക്കുന്നതുവരെ, അതായത് മന്ദിരത്തെയും നഗരത്തെയും യഥാസ്ഥാനപ്പെടുത്തി പണി പൂർത്തിയാക്കുന്നതിന് 49 വർഷങ്ങൾ എടുത്തു. തിരുവെഴുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദാനിയേൽ അല്ലെങ്കിൽ ദൂതൻ ദാനിയേലിനോട് പറഞ്ഞത് അതിനെ വീഥിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. അത് പണിയുമ്പോൾ അവരുടെ ഒരു കൈയിൽ കുമ്മായക്കൂട്ടും മറ്റേ കൈയിൽ ശത്രുവിനെ നിയന്ത്രിക്കുന്നതിനായി വാളുമായിരുന്നുവെന്ന് നമ്മൾ പലരും ഓർക്കുന്നുണ്ടാകുമല്ലോ. അത് കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. അതുകൊണ്ട് ഇവിടെയാണ് എന്റെ ദിവസങ്ങളെ കിട്ടുന്നത്, അത് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 2-3 വ്യത്യസ്തമായ കലണ്ടറുകളുണ്ട്. നാം ജ്യോതിശാസ്ത്ര കലണ്ടറിലേക്ക് തിരികെ പോയി നോക്കുമ്പോൾ ജൂലിയൻ കലണ്ടറിനനുസരിച്ച് ഒരു വർഷത്തിന് 365 ദിവസമുണ്ടെന്ന് നാം കാണുന്നു. അത് സർദിസിനെയും വ്യത്യസ്ത ഗ്രഹങ്ങളെയും മറ്റും കടന്നുപോകുന്നതിനനുസരിച്ച് അവർ അതിന് സമയമിട്ടു. നാം ഇപ്പോൾ ജീവിക്കുന്നതായ റോമൻ കലണ്ടർ പ്രകാരം ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണുള്ളത്. എന്നാൽ ക്രിസ്തീയമായ അല്ലെങ്കിൽ പ്രവചന കലണ്ടറിനനുസരിച്ച് ഒരു വർഷത്തിന് 360 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് നാം കാണുന്നു. ഈ കുഴപ്പം എങ്ങനെയാണ് കടന്നുവന്നതെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാനിടയുണ്ട്. ഞാൻ തന്നെ പറയുന്നതായിട്ട് മാത്രമേ എനിക്കിത് പറയാൻ കഴിയുകയുള്ളൂ. ജലപ്രളയത്താൽ നശിക്കപ്പെടുന്നതിനു മുമ്പും യോബിന്റെ കാലത്തും മറ്റും അവർ നക്ഷത്രങ്ങളാൽ സമയം പാലിച്ചിരുന്നു. ആ സമയത്തിന് മുമ്പ് വരെ ലോകം നേരെ നിന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അതിനുശേഷം മനുഷ്യന്റെ പാപത്താൽ ദൈവം അതിനെ മറിച്ചു കളഞ്ഞപ്പോൾ അത് ചരിയുകയും ജലപ്രളയമുണ്ടാകുകയും ആ കാരണത്താൽ നമുക്ക് വലിയ ഹിമപ്പരപ്പും മറ്റും ഉണ്ടായിരിക്കുന്നു. ഭൂമിയുടെ മേലും താഴെയും നിറയെ മഞ്ഞാണ്, നമുക്കതറിയാമല്ലോ. ഭൂമി നേരെയായി നിൽക്കുന്നില്ല, എന്നാൽ അത് ചരിഞ്ഞിരിക്കുന്നു. അവർ നോക്കിയിരുന്നതായ ചന്ദ്രനും നക്ഷത്രങ്ങളും അതിന്റെ സ്ഥാനത്ത് നിന്ന് കുലുക്കപ്പെടുകയും അതിനുശേഷം തൊട്ട് അസ്ഥാനത്താകുകയും ചെയ്തു. അതിനാൽ ഇവയെ കൊണ്ട് ഇനിയും സമയം നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നില്ല, കാരണം അത് സമതുലിനതമല്ലാതെ ചരിഞ്ഞിരിക്കുന്നു. ആ കാരണത്താൽ അത് ഒരേ സമയത്ത് നക്ഷത്രങ്ങളുമായി യോജിക്കാത്തതിനാൽ അത് നക്ഷത്രങ്ങൾക്കപ്പുറത്തായി ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇതാണ് അതിന്റെ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഈ അവസ്ഥയിൽ അവിടെ കിടന്നിരുന്നു. അത് ഈ സമയത്തിന്റെ വെറും ഒരു കാലഘട്ടം മാത്രമാണെന്ന് അത് കാണിച്ചിരുന്നു. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലേ? ദൈവത്തിന്റെ തന്റെ പരിധിക്കപ്പുറത്തായി യാതൊരു കാര്യവുമില്ല. അവൻ കുറച്ചു സമയത്തേക്ക് തന്നെ അതിനെ അതുപോലെ പോകാൻ വിട്ടിരിക്കുന്നു. ആ കാര്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ സത്യമായും വിശ്വസിക്കുന്നു. അങ്ങനെ ഈ അന്ത്യനാളുകളിലാണ് ദൈവം തന്റെ രഹസ്യങ്ങളെ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് അവൻ ചെയ്തിരുന്നില്ല. അവനത് ചെയ്യാതിരുന്നതിന്റെ കാരണം അതെപ്പോഴാണ് വരുന്നതെന്നറിയാതെ സഭയെ എല്ലായ്പ്പോഴും ജാഗ്രതയോടെ പ്രാർത്ഥനയിലായിരിക്കുന്നതിനു വേണ്ടിയായിരുന്നു. എന്നാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ദാനിയേലിന്റെ 12-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞു, അന്ത്യനാളുകളിൽ ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. അതവന് നൽകിയിരുന്നു. ബുദ്ധിയുടെ ആത്മാവ് സഭയിലേക്ക് വന്ന പരിശുദ്ധാത്മാവിന്റെ വെളിപാടിനാൽ ഇത് സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് സഭയെ അകത്തു കൊണ്ടുവന്ന് നാം ഏത് സമയത്താണ് ജീവിക്കുന്നതെന്ന് വെളിപ്പെടുത്തുന്നു. അത് ഗബ്രിയേൽ ദാനിയേലിന്റെ അടുക്കൽ വന്നതുപോലെ തന്നെയാണ്. പരിശുദ്ധാത്മാവ് അന്ത്യനാളുകളിൽ സഭയിലേക്ക് വന്നിട്ട് ഈ മഹത്തായതും ആഴമേറിയതുമായ രഹസ്യകാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത്. നിങ്ങളതിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ അത് ജ്യോതിശാസ്ത്ര വർഷത്തിന്റെയും ജൂലിയൻ വർഷത്തിന്റെയും കലണ്ടറുകളെയും പുറത്താക്കുന്നു, അതുപോലെ മെസോണിക് വർഷത്തെയും. അതെന്തുകൊണ്ടാണെന്നാൽ ലോകം ചരിഞ്ഞിരിക്കുന്നു. സ്കൂളുകളിൽ നാം ഇത് പഠിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പരിധിക്കപ്പുറത്തായിരിക്കുന്നു. ആ കാരണത്താൽ നക്ഷത്രങ്ങൾ ഭൂമിയുടെ നിരയിൽ ഒരേ സമയത്ത് കടന്നുപോകുന്നില്ല. ആ കാരണത്താൽ റോമൻ കലണ്ടറും തെറ്റാണ്, കാരണം നിങ്ങൾക്ക് ദിവസങ്ങളെ തമ്മിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിയുകയില്ല. പല കാര്യങ്ങളെയും എനിക്കിവിടെ വെച്ച് ഇപ്പോൾ പറയാൻ കഴിയും. കൂടാതെ പ്രകൃതി സ്വയമായി തന്നെ വർഷത്തിന് 30 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് നമ്മെ പഠിപ്പിക്കുന്നതായി നാം കാണുന്നു. വെളിപാട് പുസ്തകത്തിൽ 2 പ്രവാചകന്മാരുടെ കാലത്തേക്ക് നാം പോകുന്നതായ ആ ഭാഗത്തേക്ക് ഇപ്പോൾ നമുക്കെടുക്കാം. അവർ 1260 ദിവസം പ്രവചിക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നു. നിങ്ങൾ ജ്യോതിശാസ്ത്ര കലണ്ടറിനെ എടുത്ത് നോക്കുക, അത് 3.5 വർഷക്കാലമായിരിക്കുന്നതിൽ നിന്നും വളരെ ദൂരത്തായിരിക്കുമെന്ന് തീർച്ചയാണ്. ഇന്ന് നമുക്കുള്ളതായ റോമൻ കലണ്ടർ നിങ്ങൾ എടുക്കുക, അതും ഇതിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കും. എന്നാൽ നിങ്ങൾ പ്രവചന കലണ്ടർ എടുക്കുകയാണെങ്കിൽ അത് കൃത്യമായും 1260 ദിവസങ്ങളായിരിക്കും. അത് മാസത്തിന് 30 ദിവസം എന്ന കണക്കിലാകുന്നു. നമുക്ക് ചില മാസങ്ങൾ 30 ദിവസവും ചിലത് 31, ചിലത് 28 ആകുന്നു. അങ്ങനെ നാം എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് തട്ടും മുട്ടും ഏറ്റവും കുറച്ചിലും മുമ്പോട്ടും പിമ്പോട്ടും അതില്ല. അവനതിനെ കൃത്യമായും ശരിക്കു വെക്കുന്നു. അതേ ശ്രീമാൻ, കൃത്യമായും ഒരേപോലെയാകുന്നു. ഒരു മാസത്തിന് 30 ദിവസമാകുന്നു, 31 പിന്നെ 30, അങ്ങനെ യാതൊന്നും അവനില്ല. ദൈവത്തിന്റെ മഹത്തായ സമ്പദ് വ്യവസ്ഥയിൽ സഭയെ ജാഗ്രതയോട് പ്രാർത്ഥിച്ചും കൊണ്ടും നിങ്ങളുടെ വസ്ത്രങ്ങൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കി തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നാലോ ഈ അന്ത്യാവസാന നാളുകളിൽ അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അങ്ങനെ നാം എവിടെയാണ് ജീവിക്കുന്നതെന്ന് ഇപ്പോൾ നാം കാണുന്നു. ഇത് ചെയ്യുന്നതിന്റെ തനിച്ചായ ഉദ്ദേശത്തെ ഓർക്കുക. ശ്രദ്ധിക്കുക, അവിടെ 7, അവിടെ കൃത്യമായി 49 ദിവസങ്ങളല്ല, 49 വർഷങ്ങൾ മന്ദിരം പണിയുന്നതിനായി എടുത്തിരുന്നു. ഇവിടെ 7 എന്നത് 7 പ്രവചന ആഴ്ചവട്ടമാണ്, 7 ആഴ്ചവട്ടമാണ്, കാരണം മന്ദിരം വീണ്ടും പണിയുന്നതിന് 7 ആഴ്ചവട്ടം നിയമിച്ചിരുന്നു. അങ്ങനെ അത് കൃത്യമായും 49 വർഷങ്ങൾ കൊണ്ട് പണിതു. അങ്ങനെ ഇപ്പോൾ ആഴ്ചവട്ടത്തിന്റെ അർത്ഥം നമ്മുടെ പക്കലുണ്ടായിരിക്കുന്നു. കാരണം തിരുവെഴുത്തിൽ ദൂതൻ മന്ദിരം പണിയുന്നതുവരെ 7 ആഴ്ചവട്ടം എന്ന് പറഞ്ഞു. അത് മാർച്ച് 14 മുതൽ BC 538 വരെ മന്ദിരം പണിയുന്നതിന് കൃത്യമായും 49 വർഷങ്ങൾ എടുത്തു. മന്ദിരം വീണ്ടും പണിയുകയും അതിന്റെ വീതികളെ യഥാസ്ഥാനത്താക്കുന്നതുവരെ കൃത്യമായും 49 വർഷങ്ങൾ എടുത്തു. എങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? എന്താണ് അവിടെ കിട്ടുന്നത്? 7 ആഴ്ചവട്ടത്തിന്റെ അർത്ഥം 49 വർഷമാണെങ്കിൽ പിന്നെ 1 ആഴ്ച 7 വർഷത്തിനോട് തുല്യമാകുന്നു. അങ്ങനെ 7 വട്ടം 7 49 ആകുന്നു. അത് കൃത്യമായും ശരിയാണ്. അവിടെയാണ് നിങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ഇനിയും യാതൊരു ഊഹോപോഹവുമില്ല. ഓരോ ആഴ്ചയും 7 വർഷം അർത്ഥമാക്കുന്നുവെന്ന് നമുക്കിപ്പോൾ അറിയാം. നിങ്ങൾക്കത് മനസ്സിലായോ? നമുക്കത് ഒരുമിച്ച് പറയാം. ഒരാഴ്ച 7 വർഷങ്ങളോട് തുല്യമാകുന്നു. നമുക്കത് കിട്ടിയിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഒരാഴ്ച 7 വർഷത്തോട് തുല്യമാകുന്നു. നാം ഇപ്പോൾ ഇവിടെ അതിന്റെ ആദ്യത്തെ ആഴ്ചയിലാണ്. മന്ദിരം വീണ്ടും പണിയുന്നതിന് 49 വർഷങ്ങൾ എടുത്തു. ഇപ്പോൾ ഈ പടത്തിൽ മുകളിലായി വരച്ചിരിക്കുന്നത് യഹൂദന്മാരുടെ ദേശത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത് സമയം മാത്രമാണ്. ഇത് താഴേക്കായിരിക്കുമ്പോൾ അത് യഹൂദന്മാരുടെ ദേശത്തെ വിട്ടുകളഞ്ഞിട്ട് അന്യജാതികളുടെ സമയത്തെ കടക്കുകയാണ്. പിന്നെ വീണ്ടും മുകളിലേക്ക് പോയി ഇസ്രായേലിനെ പിടിക്കുകയും പിന്നെ തുടരുകയും ചെയ്യുന്നു. അന്യജാതികൾക്ക് ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ജാതികളുടെ കാലം എന്ന് മാത്രം അതിനെ പറഞ്ഞിരുന്നു. യേശു പോലും അവർക്കൊരു സമയം നിശ്ചയിച്ചു കൊടുത്തില്ല എന്ന് നാം കാണുന്നു. കാരണം ലൂക്കോസ് 21:24 ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞത് നാം കാണുന്നു. ഞാനത് ഉദ്ധരിക്കട്ടെ, എന്റെ ഓർമ്മയിൽ നിന്നുമാണ് ഞാൻ പറഞ്ഞത്. ഞാനത് വായിക്കട്ടെ, കാരണം ഇത് ടേപ്പിലായിരിക്കുന്നു. അത് ശരിയായി നിങ്ങൾക്ക് കിട്ടിയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, നിങ്ങൾ അത് ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ലൂക്കോസ് 21:24 തിരിക്കുക. എനിക്ക് കഴിയാവുന്നിടത്തോളം ശരിയായും വ്യക്തമായും ഞാനിത് പഠിച്ചിരുന്നു. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും. ആരെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത്? ഇത് യഹൂദന്മാരാണ്. ഇത് 70 ഉണ്ടായ മന്ദിരത്തിന്റെ നശീകരണമായിരുന്നു. അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും. ഇപ്പോൾ ഓർക്കുക, അവരെ ബാബിലോണിലേക്ക് മാത്രമല്ല, റോമിലേക്ക് മാത്രമല്ല, എന്നാൽ സകല ജാതികളിലേക്കുമാണ്. അവിടെയാണ് ഇന്ന് യഹൂദന്മാരായിരിക്കുന്നത്, സകല രാജ്യത്തുമായിരിക്കുന്നു. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. അതിനുശേഷം അവിടെ ഒരു നിശ്ചിത സമയമുണ്ട്. എന്നാൽ അത് എപ്പോഴാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നോക്കൂ, അതൊരു മർമ്മമാണ്. അത് അന്യജാതിയുടെ സമയമാണ്. അതുകൊണ്ട് സഭ എന്ത് ചെയ്തിരുന്നാലും, പിമ്പോക്കത്തിലായാലും മുമ്പോട്ട് പോയിരുന്നാലും അല്ലെങ്കിൽ അത് എന്ത് ചെയ്തിരുന്നാലും, അതിനാൽ നമുക്ക് സമയത്തെ പറയാൻ കഴിയുകയില്ല. എന്നാൽ യഹൂദന്മാരെ നോക്കുക, അവിടെയാണ് സമയത്തിന്റെ കലണ്ടർ കിടക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായോ? ദൈവം അവർക്ക് കൃത്യമായും ഒരു ദിവസവും ഒരു നാഴികയും ഒരു കാലവും നിശ്ചയിച്ചു കൊടുത്തു. എന്നാൽ അന്യജാതികൾക്ക് അവൻ ഒരിക്കലും കൊടുത്തില്ല. അവൻ യഹൂദന്മാർക്കത് ചെയ്തു. അതുകൊണ്ട് നമുക്ക് യഹൂദന്മാരെ ശ്രദ്ധിക്കാം. അപ്പോൾ നാം എവിടെയാണ് എന്ന് നാം കാണാൻ കഴിയും. ഇപ്പോൾ 7 ആഴ്ചകൾ 49 വർഷങ്ങളായിരുന്നു. അതുകൊണ്ട് ഒരാഴ്ച 7 വർഷമാണെന്ന് നമുക്കിപ്പോൾ വ്യക്തമായി കിട്ടിയിരിക്കുന്നു. ഒരാഴ്ച 7 വർഷമാകുന്നു. ഇപ്പോൾ കൽപ്പന പുറപ്പെടുന്നത് മുതൽ എന്നുള്ളതിനെ പറ്റി നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് കുഴപ്പം തുടങ്ങുന്നത്. നഗരത്തെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ. അഭിഷിക്തനായ പ്രഭു തീർച്ചയായും ക്രിസ്തുവായിരുന്നു. 7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീണ്ടും പണിയുകയും ചെയ്യും. അത് അതിനെ 69 ആഴ്ചവട്ടമാക്കുന്നു. നോക്കൂ, അത് ശരിയാണ്. അങ്ങനെ 7 വട്ടം 69 എന്നത് 483 വർഷങ്ങളാകുന്നു. നിങ്ങളത് കുറിച്ചെടുക്കുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വീണ്ടും അത് പറഞ്ഞു തരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരിക്കും. ഇപ്രകാരം നമ്മോട് പറയപ്പെട്ടിരിക്കുന്നു, നഗരത്തെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെട്ടതു മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7. ഇവിടെ 7 ആദ്യത്തെ വട്ടമാണ്, 7 ആഴ്ചവട്ടം, പിന്നെ 3 വട്ടം 20 രണ്ടും കൂടി 62, അതോടൊപ്പം 7 കൂടി 69 അതിനെ 69 ആഴ്ചവട്ടമാക്കുന്നു. 7 വട്ടം 69 അതിനെ 483 വർഷങ്ങളാക്കുന്നു. അതുകൊണ്ട് അഭിഷിക്തനായൊരു പ്രഭു വരെ നാം അതിന്റെ ഈ ഭാഗം വരെ എത്തിയിരിക്കുന്നു. അഭിഷിക്തനായൊരു പ്രഭു വരെ 483 വർഷങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മശിഹായ യേശു ഒരു വെള്ളക്കഴുതമേലിരുന്ന് യെരുശലേമിലേക്ക് പ്രവേശിച്ചത് കുരുത്തോല ഞായറാഴ്ചയായ April 2 ക്രിസ്തുവിന് പിമ്പായ, അതായത് 30 AD. യേശു കുരുത്തോല ഞായറാഴ്ച യെരുശലേമിലേക്ക് സവാരി ചെയ്തു വന്നത് ക്രിസ്തുവിന് പിമ്പ് 30 ആയിരുന്നു. ഇപ്പോൾ ക്രിസ്തുവിന് മുമ്പായ 445 തൊട്ട് ക്രിസ്തുവിന് പിമ്പ് 30 വരെ കൃത്യമായും 475 വർഷങ്ങളാകുന്നു. എന്നാൽ നാം ഇതിനു മുമ്പ് കണ്ടിരുന്നത് പോലെ, അതായത് 69 ആഴ്ചകൾ 483 വർഷങ്ങളാകുന്നു, ഇവിടെയാണ് ഇപ്പോൾ കുഴപ്പമുണ്ടാകുന്നത്. നമുക്ക് തിരുവെഴുത്തിലുള്ള അടയാളങ്ങൾക്കനുസരിച്ച് സമയം 475 വർഷങ്ങൾ മാത്രമാകുന്നു. യഥാർത്ഥത്തിൽ അത് 483 വർഷങ്ങളാകുന്നു. അവിടെ 8 വർഷങ്ങളുടെ വ്യത്യാസമുണ്ടായിരിക്കുന്നു. ദൈവത്തിന് അത് തെറ്റാൻ കഴിയുകയില്ല. ഇത്രയും ദിവസങ്ങളെന്ന് ദൈവം പറയുകയാണെങ്കിൽ അത് ഇത്രയും ദിവസങ്ങൾ തന്നെയാകുന്നു. ഇത് അത്രയുമാണെന്ന് അവൻ പറയുകയാണെങ്കിൽ അത് അത്രയുമാകുന്നു. അതുകൊണ്ട് നാം എന്താണ് ചെയ്യുക? ഇപ്പോൾ ക്രിസ്തുവിന് മുമ്പ് 475 തൊട്ട് ക്രിസ്തുവിന് പിമ്പ് 30 വരെ ജൂലിയൻ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്ര വർഷങ്ങളാകുന്നു. അതോരോ വർഷത്തിനും 365 ദിവസങ്ങളാകുന്നു. എന്നാൽ നാം അതിനെ നമ്മുടെ പ്രവചന കലണ്ടറിനനുസരിച്ച് കുറയ്ക്കുമ്പോൾ, ഒരു നിമിഷത്തേക്ക് ഞാനിവിടെ ഒന്ന് നിർത്തട്ടെ. അതിനാൽ സംശയത്തിന്റെ യാതൊരു നിഴലും നിങ്ങൾക്കുണ്ടാകാതെയും അതൊരിടത്തും ഉണ്ടാകാൻ ഞാൻ ഇടയാക്കുകയുമില്ല. എനിക്കതിനെ മുഴുവൻ തിരുവെഴുത്തുകളിൽ കൂടി എടുത്തുകൊണ്ടുപോയിട്ട് ആ 7 ദിവസം, അതായത് ഒരാഴ്ച തിരുവെഴുത്തിൽ 7 വർഷമാണെന്ന് തെളിയിക്കാൻ കഴിയും. വെളിപാടിന്റെ 11:3 ഞാനതിപ്പോൾ ചെയ്തിരുന്നു. ആ പ്രവാചകന്മാർ 1260 ദിവസം പ്രവചിക്കും. അത് യഹൂദന്മാരുടെ അവസാനത്തെ ആഴ്ചയുടെ മധ്യയാകുന്നു. അതിനുശേഷം അവർ ഛേദിക്കപ്പെടുകയും പിന്നെ ഹർമഗദോൻ യുദ്ധം തുടങ്ങുകയും ചെയ്തു. അതിപ്രകാരമായിരിക്കുന്നെങ്കിൽ പിന്നെ അത് വീണ്ടും കൃത്യമായിട്ടും 1 മാസത്തിന് 30 ദിവസമാണ്. അത് 30 ദിവസമോ 28 ദിവസമോ മറ്റു യാതൊന്നുമല്ല. അത് കൃത്യമായും ഓരോ വട്ടവും 1 മാസത്തിന് 30 ദിവസമാകുന്നു. നമ്മുടെ പ്രവചന കലണ്ടർ 360 ദിവസത്തേക്ക് നമ്മെ കൊണ്ടുവരികയും അതിനെ നാം തിരുവെഴുത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. നമുക്ക് ശരിക്കും 483 കിട്ടിയിരിക്കുന്നത്. അവിടെ അത് 483. ഇവിടെ നമുക്ക് പ്രവചനത്തിന്റെ കൃത്യമായ തെളിവോടെ ശരിക്കും സത്യമാണുള്ളത്. മന്ദിരം വീണ്ടും പണിയുന്നതിനുള്ള കൽപ്പന പുറപ്പെടുന്നത് മുതൽ നശീകരണം വരെ അവർ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് ക്രിസ്തുവിന് പിമ്പ് 33 കൊല്ലുകയും അങ്ങനെ ക്രിസ്തു കൊല്ലപ്പെടുമ്പോൾ അത് ശരിക്കും 483 വർഷങ്ങളാണ്. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 7 ആഴ്ചവട്ടം നിയമിച്ചിരുന്നു. അതിന്റെ അർത്ഥം 49 വർഷങ്ങളായിരുന്നു. 49 വർഷം ശരിക്കും അതുമായി യോജിച്ചിരിക്കുന്നു. മന്ദിരം വീണ്ടും പണിയുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 438 വർഷങ്ങളായിരുന്നു. അതുകൊണ്ട് 434 വർഷങ്ങളായിരുന്നു. 434 സമയമാകുന്നു. 49 കൃത്യമായും അതിനെ 483 വർഷങ്ങളാക്കുന്നു. അത് ശരിക്കും അതുമായിട്ട് ദിവസം തൊട്ട് ദിവസം വരെ യോജിച്ചിരിക്കുന്നു. ആമേൻ. അവിടെയാണ് നിങ്ങൾ. അഭിഷിക്തനായ പ്രഭുവരും. 7 വട്ടം 69 എന്നത് 484 വർഷമാകുന്നു. കൃത്യമായും അതുമായിട്ട് യോജിച്ചിരിക്കുന്നു. അതുകൊണ്ട് തിരുവെഴുത്ത് സമ്പൂർണമായും കൃത്യമായും ശരിയാണ് എന്ന് നാം അറിയുന്നു. അങ്ങനെ അതിവിടെയായിരിക്കുന്നു. ദൈവം പുരാതന ലോകത്തെ വെള്ളത്താൽ നശിപ്പിച്ചിട്ട് ജ്യോതിശാസ്ത്ര തീയതികൾ മാറ്റിക്കളഞ്ഞു. അതിനുശേഷം റോമാക്കാർ വന്ന് അവരുടെ കലണ്ടർ ഉണ്ടാക്കുകയും അത് മേലോട്ടും താഴോട്ടും മറ്റുമാകുന്നു. അത് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന വിശ്വവിജ്ഞാന ഗ്രന്ഥത്തിൽ പോലുമാകുന്നു. സഹോദരൻ കെന്നി കൊളിൻസ് ഇന്ന് രാവിലെ സമയം ഈ കെട്ടിടത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? കെന്നി കൊളിൻസ്, നിങ്ങൾ ഒരു കൂട്ടം വലിയ സർവ്വവിജ്ഞാന ഗ്രന്ഥം എനിക്ക് അയച്ചു തന്നത് ഓർക്കുന്നില്ലേ? നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ? ഏകദേശം ഒരു ചരക്കുവണ്ടി നിറയെ നിങ്ങൾ എനിക്കത് അയച്ചു തന്നിരുന്നു. എന്നെ പോലൊരു പച്ചപ്പുഴു ഇതെല്ലാം കൊണ്ട് ഈ ലോകത്തിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഓർത്തുപോയി. കെന്നി, നിനക്കറിയാമോ, അത് കർത്താവ് നിന്നെ നയിക്കുകയായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് കാലത്തെക്കുറിച്ചുള്ള അറിവ് ഈ പഴയ സർവ്വവിജ്ഞാന ഗ്രന്ഥത്തിൽ നിന്നും കിട്ടിയത്. ഞാനത് പഠിക്കുകയായിരുന്നു. ബെക്കി അതിനെ സ്കൂളിൽ ഉപയോഗിച്ചിരുന്നു. താഴെയുള്ള എന്റെ ഗുഹമുറിയിലേക്ക് ഞാനത് പഠിക്കുന്നതിനായി കൊണ്ടുവന്നു. ഞങ്ങളത് താഴേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ നോക്കുകയും അതിലുണ്ടായിരുന്ന എല്ലാ കലണ്ടറിലും കാലത്തിലും കൂടി കടന്ന് കൃത്യമായും അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ നമുക്കത് കിട്ടിയിരിക്കുന്നു. അങ്ങനെ അത് കൃത്യമായും 483 വർഷങ്ങളാകുന്നു. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി വീണ്ടും പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു തള്ളിക്കളയപ്പെടുന്നത് വരെ കൃത്യമായും കലണ്ടറിനനുസരിച്ച് 483 വർഷങ്ങളാകുന്നു. ഇപ്പോൾ നാം ഈ കലണ്ടറിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. കാരണം ദൈവം ഈ കലണ്ടറിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നെങ്കിൽ ബാക്കിയുള്ള സമയത്തേക്കും തിരുവെഴുത്തിൽ കൂടെ അത് ഉപയോഗിച്ചിരിക്കണം. അത് ശരിയല്ലേ? ദൈവം മാറ്റമില്ലാത്തവനാകുന്നു. അതുകൊണ്ട് 7 ആഴ്ചവട്ടം 49 വർഷമായിരുന്നെങ്കിൽ 7 ആഴ്ചവട്ടം വീണ്ടും 49 വർഷങ്ങളാകുന്നു. 1 ആഴ്ചവട്ടം എന്നത് 7 വർഷമാകുന്നത് അതിനെ സമ്പൂർണമാക്കുന്നു. അത് ശരിക്കും അവിടെയുള്ളതുമായിട്ട് യോജിച്ചിരിക്കുന്നുവെങ്കിൽ അത് വീണ്ടും ആ കാര്യത്തോട് കൃത്യമായും യോജിക്കും. ആമേൻ. ഹോ ദൈവമേ, അതിനെ ആകപ്പാടെ ഉത്തേജിപ്പിക്കുന്നു. ഓ, ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. കാരണം അത് കെന്റിക്കയിലുള്ള ഒരു പ്രായം ചെന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞതുപോലെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാവുന്ന ഒരു വ്യക്തി സംസാരിക്കുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാകുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രാസംഗികർക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം അതാണ്, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ശരിയെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്തുതിവാക്കുകളെ ഞാൻ വിലമതിക്കുന്നു. എന്നാൽ ഞങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ആ അതെ, ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം. ഞാൻ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം. ഒരു ദൈവമുണ്ടെന്ന് എനിക്കറിയാം, കാരണം ഞാൻ അവനോട് സംസാരിച്ചിരിക്കുന്നു. അവൻ എന്നിൽ കൂടെ സംസാരിക്കുകയും എന്നോട് സംസാരിക്കുകയും മറ്റുള്ളവരോട് സംസാരിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് എന്നോട് പറയുകയും ചെയ്തിരിക്കുന്നു. അവൻ ദൈവമാണെന്ന് ഞാൻ അറിയുന്നു. അത് ശരിയാണ്. അവൻ അത്രമാത്രം നല്ലവനായിട്ട് അവൻ താഴേക്ക് വരികയും അവനോടൊപ്പം എന്റെ പടമെടുക്കപ്പെടുകയും അതിനെ ശാസ്ത്രീയ ലോകത്തിന് നിഷേധിക്കാൻ കഴിയാതെയുമാകുന്നു. ഞാൻ തിരുവഴുത്തിലേക്ക് തിരികുകയും എന്താണ് സംഭവിക്കുന്നത് അത് ശരിക്കും ഈ സഭാകാലഘട്ടത്തെ നിവൃത്തിയാക്കുകയും ചെയ്യുന്നത് കാണുന്നു. അതിനാൽ നാം ഇവിടെ ആകുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആമേൻ. നാം വിദ്യാഭ്യാസമില്ലാത്തവരായിരിക്കാം, നാം ഉയർന്ന ആളുകളോ അതുപോലെയുള്ള കാര്യങ്ങളോ നമുക്കുണ്ടായിരിക്കില്ല, നാം ഉച്ചപദസ്ഥരല്ലെന്നിരിക്കാം. എന്നാൽ നാം ദൈവത്തെ അറിയുന്നവരാണ്. നമുക്കവനെ അറിയാം, കാരണം പരിശുദ്ധാത്മാ വചനത്തെ വചനത്താൽ തിരുവഴുത്തുകളിൽ കൂടെ താരതമ്യപ്പെടുത്തി കാണിക്കുമ്പോൾ ഇത് സത്യമാണെന്ന് നാം അറിയുന്നു. നാം അന്ത്യകാലത്താണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഓർക്കുക, ഈ പ്രവചന വർഷത്തിൽ 360 ദിവസങ്ങളാണ് ഒരു വർഷത്തിനുള്ളത്. ബാക്കിയുള്ളതെല്ലാം നോക്കുക. പ്രകൃതി തന്നെയും അത് നിങ്ങളിൽ ചിലർക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ സ്ത്രീകൾക്ക് പോലും മറ്റുമുള്ള കാര്യങ്ങളാണ്. 30 ദിവസങ്ങളാണ്. നോക്കൂ, പ്രകൃതി മുഴുവനും ഇപ്രകാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 31 30 28 മറ്റെന്തെങ്കിലും അല്ല, അത് കൃത്യമായും എല്ലാ വർഷത്തിനും 30 ദിവസങ്ങളാകുന്നു. അത് പ്രവചന കലണ്ടറാണ്. കൃത്യമായും 483 ദിവസങ്ങളായിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രവചനത്തിന്റെ ശരിയായ തെളിവുള്ളത് 445 വർഷങ്ങളാണ്. അത് കൃത്യമായും ശരിയായിരിക്കുന്നു. പ്രവചിക്കപ്പെട്ടിരുന്നതായ എല്ലാ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആ 70 ആഴ്ചവട്ടം ഒരിക്കലും അപ്പോൾ സംഭവിച്ചിരുന്നില്ല. അതിനാൽ അത് അന്ത്യകാലത്തേക്ക് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നു. എന്റെ പെന്തക്കോസ്തുകാരായ സഹോദരന്മാരെ, എന്റെ യഹോവ വിറ്റ്നസ്സുകാരായ സഹോദരന്മാരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ? 144,000 പേർ എവിടെയാണ് പ്രത്യക്ഷമാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വെളിപാടിലെ വലിയ അത്ഭുതങ്ങൾ എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് യഹൂദന്മാരുടെ കാലഘട്ടത്തിലാണ്, നമ്മുടെ ഇതിലല്ല. സഭ തയ്യാറായി പോകുന്നതല്ലാതെ മറ്റു യാതൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായും ദൈവത്തിന്റെ ശക്തിയാൽ നാം അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യും, നമുക്കതറിയാം. എന്നാൽ യഥാർത്ഥമായ കാര്യം ഇവിടെ യഹൂദന്മാരുടെ അടുക്കലാണ്. അതായത് യഥാർത്ഥമായ പ്രവർത്തന ശക്തിയും അത്ഭുത പ്രവൃത്തിയുടെ ശക്തിയും എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. 144,000 പേർ അവിടെ പ്രത്യക്ഷമാകുന്നില്ല. അവർ 3 പ്രത്യക്ഷപ്പെടുന്നില്ല. അവർ തിരുവഴുത്തിൽ വളരെ അകലെയാണ്. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവസാനത്തെ ആഴ്ചമട്ടമായ 70 ആഴ്ചയിലാണ് സംഭവിക്കേണ്ടിയിരിക്കേണ്ടതെന്ന് നാം കാണുന്നു. അങ്ങനെ ഇപ്പോൾ 69 ആഴ്ചവട്ടം അവർ ദൈവം പറഞ്ഞിരുന്നതുപോലെ തന്നെ അവർ കൃത്യമായി ജീവിക്കുകയും ദൈവം അത് അവർക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്ന രീതിയിൽ തന്നെ അത് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ പിന്നെ യഹൂദന്മാർക്ക് ഒരാഴ്ച കൂടി മാത്രമേ വാഗ്ദത്തം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സഹോദരന്മാരെ തയ്യാറായിക്കൊള്ളുക. മനസ്സിലായില്ലേ? നാം എത്ര അടുത്തായിരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. അവസാനത്തെ ആഴ്ചയായ 7 വർഷമാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ? ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇത് സമ്പൂർണമായ സത്യമാണ്. ഇത് തിരുവഴുത്താകുന്നു, ഇത് പ്രവചന വർഷങ്ങളാകുന്നു. ഇപ്പോൾ നാം മശിഹായെ തള്ളിക്കളയുന്നത് വരെയുള്ള ഭാഗത്തെ എടുത്തിരിക്കുകയും അതുവരെ വന്നിരിക്കുകയും ചെയ്യുന്നു. മശിഹായെ തള്ളിക്കളയുന്നത് വരെ അവസാനത്തെ ആഴ്ചയാണ്. ഞാൻ ഒരു നിമിഷത്തേക്ക് ഇവിടെ നിർത്തിയിട്ട് ഇത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ മശിഹായെ തള്ളിക്കളഞ്ഞപ്പോൾ അത് അവർ യേശുവിനെ രക്ഷിതാവായി നിഷേധിക്കുകയും അവനെ ക്രൂശിക്കുകയും ചെയ്തപ്പോഴായിരുന്നു. ഇവിടെ തിരുവെഴുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക. അഭിഷിക്തനായ പ്രഭു ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. ആ പ്രവചനം എത്ര ശരിയായി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് നിങ്ങളിലേക്ക് കുത്തി തുളച്ചു കയറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ പ്രവചനം കൃത്യമായും ആ ദിവസത്തോടും കൃത്യമായും ആ കാലത്തോടും കൃത്യമായും അത് സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്ന പ്രകാരം പൂർത്തിയായിരിക്കുന്നുവെങ്കിൽ മറ്റേതായ 7 ഈ അവശേഷിച്ചിരിക്കുന്നതായ 7 അതായത് 7 കാരണം 7 7 തിരുവെഴുത്ത് പ്രകാരം കൃത്യമായും പൂർത്തിയാകും. ഇപ്പോൾ ഓർക്കുക, മശിഹ ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ യഹൂദന്മാരോടുള്ള ഇടപെടൽ നിന്നിരിക്കുന്നു. അവർ ഇനിയും മുമ്പോട്ട് പോകുന്നില്ല. അതിനുശേഷം അവർ റോമൻ ചക്രവർത്തിമാരാൽ ചിതറിക്കപ്പെട്ടു. നിങ്ങൾ എന്റെ ഇവിടെയുള്ള ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാനും വരച്ചെടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ കുറിച്ചു വരച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവോ? അവിടെയാണ് അവർ അവനെ തള്ളിക്കളഞ്ഞത്. എന്നാൽ അതിനുശേഷം കുറച്ചുകൂടി മുമ്പോട്ട് സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? 30, 40, 50, 60, 70 40 ശേഷം റോമിന്റെ സേനാപതിയായ തീത്തൂസ് ഇസ്രായേലും യെരുശലേമും നശിപ്പിക്കുകയും ജനങ്ങളെ ലോകത്തെല്ലായിടത്തേക്കും ചിതറിക്കുകയും ചെയ്തു. നിങ്ങൾ നോക്കുക, അത് തീത്തൂസ് 40 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ യഹൂദന്മാരുടെ സമയം നീട്ടിയിരുന്നത് ദൈവം അവരോട് ഇടപെട്ടിരുന്നില്ല. അവർ ക്രിസ്തുവിനെ തള്ളിക്കളയുന്നത് വരെ മാത്രമേ അവൻ അവരോട് ഇടപെട്ടിരുന്നുള്ളൂ. അതിനുശേഷം അവർ ക്രിസ്തുവിനെ ക്രൂശീകരിച്ചപ്പോൾ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആയിരിക്കട്ടെ എന്ന് അവർ നിലവിളിച്ച് പറഞ്ഞു. അങ്ങനെ അത് അപ്പോൾ മുതലായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ ചിതറിക്കപ്പെടുന്നതിന് മുമ്പ്, ഹോ സഹോദര ശ്രദ്ധിക്കുക, അവർ ലോകത്തെല്ലായിടത്തേക്കുമായി ചിതറിക്കപ്പെടുന്നതിന് മുമ്പ് മന്ദിരം തകർത്ത് അവരെ ലോകമെല്ലായിടത്തും ചിതറിക്കുന്നതിനായി ദൈവത്തിന് ഏകദേശം 40 വർഷങ്ങൾ എടുക്കേണ്ടതായി വന്നു. എന്നാൽ ദൈവം അവരോട് അതിൽ കൂടുതലായി ഇടപെടുന്നതിൽ പരാജയപ്പെട്ടുപോയി. ദൈവം അവരോട് കൂടുതലായി ഇടപെടുന്നതിൽ പരാജയപ്പെട്ടു. അവൻ അന്യജാതിയോട് ഇടപെടാൻ തുടങ്ങി. നിങ്ങൾക്കതറിയാം, ഇതിപ്പോൾ മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ നാം അന്യജാതിയുടെ സമയമായ സഭാ കാലഘട്ടങ്ങളെ തുടങ്ങുന്നു. ദൈവം യഹൂദന്മാരിൽ നിന്നും ദൂരെയായിരിക്കുന്നു. എന്റെ മിഷണറി സഹോദര, അത് യഹൂദന്മാരോടായിരുന്നു. എന്റെ ഒരു വിലയേറിയ സഹോദരൻ ഇവിടെ എവിടെ ഇരിപ്പുണ്ട്? ഇവിടെയാണ് നിങ്ങളത് പിടിച്ച് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം യഹൂദന്മാരോട് ഇടപെടുന്നത് അവിടെ വെച്ച് വിട്ടുകളഞ്ഞു. കാരണം ദൈവം ഇസ്രായേലിനോട് എല്ലായ്പ്പോഴും ഒരു ദേശമെന്ന രീതിയിൽ ഇടപെട്ടിരുന്നു. നമുക്കെല്ലാവർക്കും അതറിയാം, ഇസ്രായേൽ ഒരു ദേശമാണ്, അന്യജാതികൾ ഒരു ജനമാണ്. തന്റെ നാമത്തിന് വേണ്ടി ജാതികളിൽ നിന്നും ഒരു ജനത്തെ അവൻ എടുക്കേണ്ടിയിരുന്നു. നാം അത് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ എടുക്കുന്നതാണ്. എന്നാൽ അന്യജാതിയുടെ സമയത്ത്, ക്രിസ്തുവിന്റെ ക്രൂശീകരണം തൊട്ട് സഭാകാലഘട്ടങ്ങളുടെ അന്ത്യം വരെയുള്ള 7 സഭാകാലഘട്ടങ്ങളിൽ കൂടെ നാം കടന്നുപോയിരുന്നു. നമുക്കതിപ്പോൾ കിട്ടിയിരിക്കുന്നു. നാം അതിൽ കൂടെ കടന്നുപോയിരിക്കുന്നു. അങ്ങനെ നാം 7 മുദ്രകളിലേക്കും 7 കലശങ്ങളിലേക്കും 7 കാഹളങ്ങളിലേക്കും കടക്കുന്നതിനുള്ള ഒരു സ്ഥാനത്ത് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ചിത്രമെടുക്കുകയാണെങ്കിൽ എല്ലാം യഹൂദന്മാരുള്ള ഇടപെടലും പിന്നെ ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിലുള്ള ജനങ്ങളുടെ മേൽ വരികയുമാണ് പിന്നെ ശേഷിപ്പുള്ളവർ. ഓർക്കുക, ഈ ഭയങ്കരമായ ഉപദ്രവ സമയത്ത് കോടിക്കണക്കിന് അന്യജാതികൾ അതിൽ മരിക്കും. ആ തള്ളപ്പെട്ടതായ മണവാട്ടിയും, അതായത് സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരായ ബുദ്ധിയില്ലാത്ത കന്യകമാർ, അവൾ നേരെ ഇതിൽ കൂടി തന്നെ കടന്നുപോകും. അത് 70 ആഴ്ചവട്ടം പോലെ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്. അത്രമാത്രം വ്യക്തമാണ്, അവർ അതിൽ കൂടെ കടന്നുപോകും. അതുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത്രയും വേഗം അത് പ്രാപിക്കുന്നതാണ് നല്ലത്. നാം അന്ത്യകാലത്താകുന്നു. ഇപ്പോൾ 7 സഭാകാലഘട്ടങ്ങളെ ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ അതിൽ കൂടെ കടന്നുപോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്കത് ടേപ്പിലും കൂടാതെ പുസ്തകങ്ങളിലും മറ്റെല്ലാം ആയിരിക്കുന്നു. ഇനിയും വളരെയധികം ദിവസങ്ങളും വളരെയധികം നാഴികയും വളരെയധികം വർഷങ്ങളും ഉണ്ടാകുമെന്ന് ദൈവം ഒരിക്കലും പറയാതിരുന്നത് ആ സമയത്തായിരുന്നു. അവൻ യാതൊന്നും തന്നെ പറഞ്ഞില്ല. ജാതികളുടെ കാലം തികയുവോളം എന്ന് മാത്രം അവൻ പറഞ്ഞിരുന്നു. തികയുവോളം എന്നവൻ പറഞ്ഞു, ദൈവം ജാതികളുമായിട്ട് ഇടപെടുന്നത് നിർത്തലാക്കുന്നതുവരെ നഗരം ചവിട്ടിക്കളയുകയും ചെയ്യും. അങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മുടെ പക്കൽ കടന്നു വന്നിരുന്നത് നാം കണ്ടിരുന്നു. അതിനുശേഷം ദൈവം പിൻകാലത്തെ തുടക്കത്തിങ്കൽ തന്നെ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങി. ജാതികളുടെ വാഴ്ചക്കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് ദൈവം യോഹന്നാന് കൃത്യമായി കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് നമുക്ക് യഹൂദന്മാരെ പോലെ ഒരു നിശ്ചിത സമയമില്ല. എന്നാൽ നമുക്കൊരു അടയാളമുണ്ട്, നമുക്കൊരു മയിൽക്കുറ്റിയുണ്ട്. ദൈവം യഹൂദന്മാരോട് 69 വർഷങ്ങളിൽ അല്ലെങ്കിൽ 483 വർഷത്തിനുള്ളിൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന കാര്യം കൃത്യമായും അവനവരോട് ചെയ്തിരുന്നു. അങ്ങനെ 1 ആഴ്ച ശേഷിക്കുന്നു. 1 ആഴ്ച കൂടി നിർണയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്കതിവിടെ അപേക്ഷിക്കാൻ കഴിയുകയില്ല. കാരണം ഇത് ജാതികളാകുന്നു, ഇത് സഭയാകുന്നു. ഇപ്പോൾ എത്ര പേർ ഇത് മനസ്സിലാക്കുന്നുണ്ട്? ഇത് വെളിപാടിന്റെ 1-ാം അധ്യായം തൊട്ട് 3-ാം അധ്യായത്തിൽ നമ്മെ ലാവോദിക്ക വരെ എടുത്തുകൊണ്ടു പോകുന്നതാണ്. അത് മുഴുവനും സഭാലോകം മാത്രമായിരുന്നുവെന്ന് നാം ശരിക്കും കണ്ടിരുന്നു. താൻ രക്ഷപ്രാപിക്കാൻ ആഗ്രഹിക്കാത്ത പക്ഷം ദൈവം ഒരിക്കലും ഒരു പാപിയെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ സഭാലോകം മുഴുവനും വെള്ളനിറമായിരുന്നു. അതിനുശേഷം സംഘടന രൂപീകരിക്കുന്നവരായ നിക്കോലാവിയർ കടന്നുവന്നു. സ്ഥാനമാനികൾ അതിൽ കടന്നു വന്നു. അത് റോമിലെ നിക്കായിൽ അവർക്കുണ്ടായിരുന്ന നിക്കാ സമിതിയിലായിരുന്നു. അവരെന്താണ് ചെയ്തത്? അവർ സഭയെ സംഘടനയാക്കുകയും പിന്നെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അടുത്ത സഭാ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവത്തിൽ അഭിഷേകത്തോടുകൂടി ക്രിസ്തുമതം മിക്കവാറും തുടച്ചു മാറ്റപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ചരിത്രത്തെ ഞാൻ പോയി എടുത്തുകൊണ്ടുവന്നത് നിങ്ങൾക്കറിയാമല്ലോ. നൈസീൻ ഫാദേഴ്സും പ്രീ നൈസീൻ ഫാദേഴ്സും സഭയുടെ എല്ലാ ചരിത്രങ്ങളും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന എല്ലാ ഏറ്റവും പുരാതനമായ എല്ലാ കൈയെഴുത്തു പ്രതികളും ഞാൻ കൊണ്ടുവന്നു. അവയിൽ ഓരോന്നും ദൈവം സംസാരിക്കുന്നതായ സഭ സംഘടനയാക്കപ്പെട്ട കത്തോലിക്ക സഭയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭാ സംഘടനയോ അല്ലെന്ന് തെളിയിച്ചു കാണിച്ചിരുന്നു. ദൈവം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന ആ വലിയ നക്ഷത്രം പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെയും ദൈവത്തിന്റെ ആത്മാവിന്റെ വരവിനെയും കുറിച്ച് പഠിപ്പിച്ചിരുന്ന മനുഷ്യരായിരുന്നു. കൂടാതെ അന്യഭാഷയും ഭാഷയുടെ വ്യാഖ്യാനവും രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരുന്നു. അതാണ് ദൈവം നിശ്ചയിച്ചു തരുന്നത്. അവൻ തന്റെ മനസ്സ് മാറ്റിയിട്ട് ഒരു സഭയെക്കുറിച്ച് അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭയെക്കുറിച്ച് എന്റെ ആശയം ഇതാകുന്നു, എന്നാൽ ഇപ്പോൾ എന്റെ ആശയം ഒരു സ്ഥാനമാനത്തോടുകൂടിയ സഭ എന്നാകുന്നു എന്ന് പറയാൻ കഴിയുകയില്ല. ദൈവം മാറ്റമില്ലാത്തവനാകുന്നു, ഇതിപ്പോഴും പരിശുദ്ധാത്മാവാകുന്നു. നാം അത് ശ്രദ്ധിക്കുകയും പിന്നെ ദൈവത്തിന്റെ സ്വഭാവം അതോടൊപ്പം കാണുമ്പോൾ പിന്നെ അവന്റെ തിരുവെഴുത്തുകളെ കൊണ്ടുവരുന്നു, അതിനുശേഷം ചരിത്രത്തിലെടുത്ത് കൃത്യമായി മതമായി യോജിപ്പിക്കുന്നു. അത് ശരിക്കും അതിന്റെ തീയതിയോടും കാലത്തോടും, അതുപോലെ യോഹനാനിൽ കൂടെ ദൈവം സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ കൂടെ അത് അന്യജാതിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചു വരുന്നു. ഇപ്പോൾ നാം സംശയത്തിന്റെ യാതൊരു നിഴലുമില്ലാതെ നാം നമ്മെ തന്നെ ലാവുദിക്യാ സഭയുടെ കാലഘട്ടത്തായി കാണുന്നു. അങ്ങനെ നാം ആകുന്നുവെന്ന് നമുക്കറിയാം. നാം ലൂഥറിന്റെ കാലത്തുകൂടി കടന്നുവന്ന്, വെസ്ലിയുടെ കാലത്തും കൂടി വന്ന്, ഇപ്പോൾ അവസാന കാലമായ ലാവോദിക്യ കാലത്താകുന്നു. അവയിൽ ഓരോ സഭയ്ക്കും ഒരു ദൂതനുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. നാം അത് കണ്ടുപിടിച്ചിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന 7 നക്ഷത്രങ്ങൾ ദൈവം മുമ്പാകെ നിന്നും പോയിരുന്ന 7 ആത്മാക്കളായിരുന്നു. അവയിൽ ഓരോന്നിനും ഒരു ദൂതനുണ്ടായിരുന്നു. പിന്നെ നാം തിരുവെഴുത്തിൽ നിന്നും ആ ദൂതന്റെ സ്വഭാവം എന്താണെന്നും ആ ദൂതന്റെ സ്വഭാവം എന്തായിരുന്നുവെന്നും കണ്ടുപിടിച്ചു. പിന്നെ ചരിത്രത്തിൽ നിന്നും ആ സ്വഭാവമുള്ള മനുഷ്യനെ കണ്ടുപിടിച്ചെടുത്തു. അങ്ങനെ ചരിത്രത്തിൽ നിന്നും ആ സ്വഭാവത്തോടുകൂടിയ വ്യക്തിയെ കണ്ടുപിടിച്ചതിനു ശേഷം ആ സഭാകാലഘട്ടത്തിന്റെ ദൂതൻ അവനായിരുന്നുവെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം ആത്മാവ് എന്തായിരുന്നുവെന്നും ആ മനുഷ്യൻ എന്ത് ചെയ്തുവെന്നും നാം കണ്ടുപിടിച്ചു. അപ്പോൾ അദ്ദേഹം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വിശുദ്ധനാണെന്ന് നാം കണ്ടു. വിശുദ്ധ ഐറേനിയസും അതുപോലെ ബാക്കിയുള്ളവരെല്ലാം, വിശുദ്ധ കൊളംബയും, അങ്ങനെ ഈ മനുഷ്യരെല്ലാം ആത്മാവിൽ നിറഞ്ഞിരുന്നു. ആ തരത്തിലുള്ള ആത്മാവ് ആ തരത്തിൽ തന്നെയുള്ള മനുഷ്യന്റെ മേൽ അതേസമയത്ത് ഉണ്ടായിരിക്കണമെന്ന് നാം തിരുവെഴുത്തിൽ നിന്നും അറിഞ്ഞിരുന്നു. അതങ്ങനെ ആയിരിക്കുന്നതിനാൽ അതിന് തെറ്റാൻ കഴിയില്ല. ആമേൻ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. സഹോദര, എനിക്കറിയില്ല, എന്നാൽ എനിക്കറിയാവുന്നതിലും കൂടുതലായി അതെന്നോട് ചെയ്യുന്നു. കാരണം ഇത് ദൈവത്തിന്റെ വചനം സ്വയം സംസാരിക്കുകയാണ്. ദൈവം എന്തെങ്കിലും പറയുന്നത് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ആമേൻ പറയുന്നു, അത് സത്യമാണ്, അത് ശരിയാണ്, അത് അതിനെ ഉറപ്പിക്കുന്നു, അതെല്ലാമായിരിക്കുന്നു. ദൈവം അപ്രകാരം പറഞ്ഞു, അത് അതിനെ ശരിയാക്കും. ദൈവം അത് ഇന്ന രീതിയിൽ സംഭവിക്കുമെന്ന് പറയുകയും നാം അതിനെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പ്രകാരം കാണുകയും ചെയ്തു. ഈ സഭാകാലം എന്ത് ചെയ്യുമെന്നും എന്ത് സംഭവിക്കുമെന്നും ഏത് രീതിയിലുള്ള ദൂതനാണെന്നും ആ കാലഘട്ടത്തെക്കുറിച്ച് നാം വായിച്ചിരുന്നു. ലാവോദിക്യ സഭയുടെ ദൂതന് എഴുതുക, സർദിസിലെ സഭയുടെ ദൂതന്, തുവത്തിരയിലെ സഭയുടെ, അങ്ങനെ വ്യത്യസ്തമായ ഓരോരുത്തരാകുന്നു. നാം ചരിത്രത്തിലേക്ക് പോയിട്ട് ആ സഭയുടെ ദൂതൻ ആരാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനുശേഷം നാം അത് വരയ്ക്കുകയും അവരുടെ പേരുകൾ അതിനടിയിലായി എഴുതുകയും എല്ലാം ചെയ്തു. അത് കൃത്യമായി മതമായി യോജിച്ചിരുന്നുവെന്ന് നമുക്കറിയാം. സംഘടനയാക്കപ്പെട്ട മതവുമായിട്ട് ദൈവം എല്ലായ്പ്പോഴും എതിരാകുകയും ആയിരിക്കുകയും ചെയ്തിരുന്നുവെന്ന് നമുക്കറിയാം. അതെ ശ്രീമാൻ, അവനത് പറഞ്ഞിരുന്നു, നിക്കോലാവിയരെ ഞാൻ പകയ്ക്കുന്നു. നിക്കാവ് എന്ന് വെച്ചാൽ ലൈറ്റി പിടിച്ചടക്കുകയാണ്. ലൈറ്റി എന്ന് വെച്ചാൽ സഭ, അതായത് ദേഹം എന്നാകുന്നു. നിക്കാവ് എന്ന് വെച്ചാൽ പിടിച്ചടക്കുക, ജയം പ്രാപിക്കുക എന്നാകുന്നു. മറ്റൊരു ശബ്ദത്തിൽ പറഞ്ഞാൽ ഒരു വിശുദ്ധ മനുഷ്യനെ ഉണ്ടാക്കുക, ആരെങ്കിലും മറ്റൊരുവന് മേലെയായി വെക്കുക. നാം എല്ലാവരും മക്കളാകുന്നു. നമുക്കൊരു രാജാവാണുള്ളത്, അത് ദൈവമാകുന്നു. നമുക്ക് വിശുദ്ധനായവൻ ഒരുവനെ ഉള്ളൂ, അത് ദൈവമാകുന്നു. ആമേൻ. അവൻ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ നമ്മളുടെ ഇടയിലാകുന്നു. അതാണ് പരിശുദ്ധനായവൻ. ഇപ്പോൾ യഹൂദന്മാരുടെ കാലത്തുകൂടി ചരിത്രത്താലും കലണ്ടറിനാലും ദൈവത്തിന്റെ പ്രവചന വർഷത്താലും അവർക്ക് 59 ആഴ്ചകൾ കൃത്യമായി ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് സുനിശ്ചിതമായിരിക്കുന്നത് വരെ നാം എത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് പ്രവചന കലണ്ടറിന്റെ ചരിത്രത്തെ കൊണ്ടുവന്ന് അത് കൃത്യമായും ശരിയാണെന്ന് കാണിച്ചിരുന്നു. അങ്ങനെ നമുക്കിപ്പോൾ അന്യജാതി സഭ തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടായിരിക്കുകയും നാം അന്ത്യനാളുകളിൽ ജീവിക്കുന്നുവെന്ന് നാം അറിയുകയും ചെയ്യുന്നു. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായോ? എങ്കിൽ നാം അന്ത്യനാളുകളിൽ, ഈ കാലത്തിന്റെ അന്ത്യകാലത്താണ് ജീവിക്കുന്നതെങ്കിൽ നാം എവിടെയായിരിക്കുന്നു? ശ്രദ്ധിക്കുക, ഇവിടെ ചിത്രത്തിൽ പിന്നിലായി വരച്ചിരിക്കുന്ന ഈ വര ദൈവത്തിന്റെ യഹൂദന്മാരോടുള്ള ഇടപെടലിനെ, അല്ലെങ്കിൽ അവൻ ഒരിക്കലും പിന്നെ യഹൂദന്മാരോട് ഇടപെട്ടിരുന്നില്ല എന്നുള്ളതിനെ കാണിക്കുന്നു. അതിനുവേണ്ടി ഒരു ദീർഘസമയം അവൻ എടുക്കേണ്ടി വന്നു. അവരെ നശിപ്പിച്ച് ലോകത്തെല്ലായിടത്തും ആക്കുന്നതിനുള്ള ഒരവസ്ഥയിൽ അവരെ കൊണ്ടുവരുന്നതിന് അവന് 40 വർഷങ്ങൾ എടുത്തു. അന്യജാതിയുടെ കാലത്തും തന്റെ വചനത്തെ സംഭവികമാക്കുന്നതിന് കഴിയുന്നതിന് മുമ്പ് അവരെ അവസ്ഥയിൽ ആക്കേണ്ടിയിരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണുന്നുണ്ടോ? അത് മനസ്സിലാക്കുന്നവരെല്ലാം ആമേൻ പറയുക. നിങ്ങൾക്കിത് മനസ്സിലായിരിക്കുന്നുവെന്ന് എനിക്ക് തീർച്ചയായിരിക്കണം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ അവസാന സഭാകാലത്തിന്റെ മേലെയായി നോക്കുക. ഈ ചെറിയ നീട്ടിക്കൊടുക്കൽ കാണുന്നില്ലേ? അത് അന്യജാതിയുടെ സമയം അവസാനിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ 40 വർഷങ്ങളോളമായി യഹൂദന്മാർ അവരുടെ സ്വന്തം ദേശമായി യെരുശലേമിലേക്ക് തിരികെ പോവുകയാണ്. ഹാലലൂയ. നാം എവിടെ എത്തിയിരിക്കുന്നുവെന്ന് നോക്കുക. മശിഹ ഛേദിക്കപ്പെട്ടത് മുതൽ തീത്തൂസ് മന്ദിരം നശിപ്പിച്ച് യഹൂദന്മാരെ ചിതറിക്കുന്നതുവരെ 40 വർഷങ്ങൾ എടുത്തിരുന്നു. ദൈവം എല്ലായിടത്തുമുള്ള എല്ലാ തരത്തിലും പെട്ട ഫറവമാരുടെ ഹൃദയം കഠിനമാക്കി യഹൂദന്മാരെ തിരികെ അവരുടെ സ്വന്തം ദേശത്തേക്ക് ഓടിക്കുന്നതിനായി ഇത് വീണ്ടും അടുത്ത 40 വർഷങ്ങൾ എടുത്തിരിക്കുന്നു. എന്നാൽ ഇന്ന് അവർ വീണ്ടും അവരുടെ സ്വന്തം ദേശത്തായിരിക്കുന്നു. കൂടാതെ സഭയുടെ അന്ത്യവുമായിരിക്കുന്നു. ആമേൻ. ഓ, ഞാൻ വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു, എനിക്ക് കഴിയില്ല. ശ്രദ്ധിക്കുക, യഹൂദന്മാർ അവരുടെ സ്വന്തം ദേശത്തായിരിക്കുകയും അവർ തിരികെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഡിക്ലൈൻ ഓഫ് ദ വേൾഡ് വാർ എന്ന പുസ്തകത്തിന്റെ 2nd volume കിട്ടുകയാണെങ്കിൽ അതിൽ ജനറൽ അലൻബി ആദ്യത്തെ ലോകമഹായുദ്ധത്തിന് ശേഷം യെരുശലേമിന്റെ മേൽക്കൂടെ പറന്നിട്ട് യെരുശലേമിനെ പിടിച്ചടക്കി. ആ ക്രിസ്ത്യാനികളായ മനുഷ്യർ അവരുടെ തൊപ്പികൾ ഊരിക്കൊണ്ട് യെരുശലേമിലേക്ക് മാർച്ച് ചെയ്ത് നടന്നു. അങ്ങനെ അലൻബി ഒരു വെടിപോലും വയ്ക്കാതെ കീഴടങ്ങി. അല്ല, തുർക്കികൾ അലംബിക്ക് കീഴടങ്ങിയെന്നാണ്. അതിനുശേഷം തൊട്ട് ദൈവം മുസോളിനിയുടെ ഹൃദയവും ഹിറ്റ്ലറിന്റെ ഹൃദയവും സ്റ്റാലിന്റെ ഹൃദയവും ലോകത്തെങ്ങുമുള്ള മനുഷ്യരുടെ ഹൃദയമെല്ലാം യഹൂദനെ വെറുക്കുന്നതിന് വേണ്ടി കഠിനമാക്കാൻ തുടങ്ങി. അതിനുശേഷം അവിടേക്ക് പോയ വലിയ പക്ഷികളായ ഈസ്റ്റേൺ എയർലൈൻസും അല്ലെങ്കിൽ പാൻ അമേരിക്കൻ എയർലൈൻസും അല്ലെങ്കിൽ അതെന്തായിരുന്നാലും അതിനെ TWA എന്ന് വിളിച്ചിരുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി മാസികകളിലുണ്ടായിരുന്നു. അത് ലൈഫ് മാസികയിലുണ്ടായിരുന്നു. അത് ലൂക്കോ അല്ലെങ്കിൽ ലൈഫ് മാസികയിലോ ആയിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ 3-4 വർഷങ്ങളായിരുന്നു. കഴിഞ്ഞ 2000 വർഷത്തോളമായി അന്യജാതികളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ ദേശത്ത് നിന്നും പുറത്തായിരുന്ന യഹൂദന്മാരെ ദൈവം തിരികെ അവരുടെ സ്വന്തം ദേശത്തേക്ക് ഓടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ വെളിപാട് 3rd പ്രകാരം അന്യജാതികൾ ക്രിസ്തുവിനെ സഭയ്ക്ക് പുറത്താക്കിയിരിക്കുന്നു. തന്റെ സഭയിൽ അവന് കടക്കാൻ പോലും കഴിയില്ല. അവന് പോകാനായി യാതൊരു സ്ഥലവുമില്ല. അവൻ തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇത് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നതിനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ ഈ ചിത്രത്തിൽ ചെറിയ പൊട്ടുകളായി കാണുന്ന ഈ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം പുനരുദ്ധാനത്തിങ്കിൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരാണ്. നാം എല്ലാവരും ഈ സ്ഥാനത്ത് തമ്മിൽ ഒരുമിച്ച് കൂടും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഇവിടെ നിന്നും എല്ലായിടത്തുമായിട്ട് എടുക്കപ്പെടും. പെന്തക്കോസ്തുകാരനായ സഹോദര, നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ലാവുദിക്യ സഭാ കാലഘട്ടത്തേക്ക് എങ്ങനെ അപേക്ഷിക്കാൻ കഴിയും? ഈ കാലഘട്ടങ്ങളിലെല്ലാം കൂടി അവർ നിദ്ര കൊള്ളുകയാണ്. അവർ കാത്തിരിക്കുകയാണ്. ജീവനോടെ ശേഷിക്കുന്നവരായ നാം, ഇവിടെയുള്ള ജീവനോടെ ശേഷിക്കുന്നവരായ ചെറിയ കൂട്ടം, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. ദൈവത്തിന്റെ കാഹളത്തിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും നാം അവരോടൊരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. ആമേൻ. അവരോടൊരുമിച്ചാകുന്നു. ഇവിടെ നാം അവരുമായി ഇവിടെ കണ്ടുമുട്ടും. നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കും. അങ്ങനെ നിങ്ങൾ അവിടെയാകുന്നു. നാം അവിടെ എത്തിയിരിക്കുന്നു. നേരെ ഇവിടെയായിരിക്കുന്നു. മശിഹ എവിടെയാണ് ഛേദിക്കപ്പെട്ടത്? കൃത്യമായും തിരുവെടുത്ത് പറഞ്ഞിരുന്നിടത്ത് തന്നെ. ആ 70th എവിടെയാണ് തുടങ്ങുന്നത്? അത് കൃത്യമായും സഭ ഛേദിക്കപ്പെട്ടതിന് ശേഷമാകുന്നു. അതിനുശേഷം ദൈവം യഹൂദന്മാരുടെ അടുക്കലേക്ക് തിരികെ പോകുന്നു. സഭ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ യഹൂദന്മാർ കടന്നുവന്ന് സ്വാധീനമാക്കുമെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്നാൽ ആദ്യമായിട്ട് ക്രമപ്രകാരം നടക്കാനുള്ള അടുത്ത കാര്യം എന്നത് അന്യജാതികളുടെ ഇടയിൽ ഒരു വലിയ ദേശീയ ഉണർവല്ല. ക്രമപ്രകാരം നടക്കാനുള്ള അടുത്ത കാര്യം എന്നത് ദൈവരാജ്യത്തിന്റെ വരവാണ്, ക്രിസ്തുവിന്റെ വരവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ദാനിയേലിന്റെ 2nd (34-35) വാക്യങ്ങളിലേക്ക് പോകാൻ കഴിയും. ദാനിയേൽ 2nd (34-35) തന്റെ ജനങ്ങളുടെ കാലം ഒരു പ്രത്യേക സമയത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ദർശനം ദാനിയേലിന് കൊടുത്തപ്പോൾ അവൻ അന്യജാതികൾ കടന്നു വരുന്നത് കണ്ടിരുന്നു. ഇവിടെ വരച്ചിട്ടുള്ള ഈ വലിയ കല്ലിന്റെ ദർശനവും അല്ലെങ്കിൽ തല സ്വർണം കൊണ്ടും നെഞ്ച് വെള്ളികൊണ്ടും ഉണ്ടാക്കപ്പെട്ട ഈ വലിയ ബിംബത്തിന്റെയും ദർശനം അവൻ കണ്ടിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അത് കഠിനമായി കൊണ്ടിരിക്കുന്നു. വെള്ളിയിൽ നിന്നും സ്വർണത്തിലേക്കാകുന്നു. പിന്നെ തുട ഇരുമ്പ് കൊണ്ടും അല്ലെങ്കിൽ അര താമരം കൊണ്ടും പിന്നെ കാൽ ഇരുമ്പ് കൊണ്ടുമായിരുന്നു. എന്നാൽ വിരലുകൾ 10 വിരലുകൾ ഇരുമ്പും കളിമണ്ണും കൊണ്ടായിരുന്നു. And he said in so much as you've seen that the iron would not mix with clay these kingdoms irumbum kalimannum idagalarthathayi nee kandathu oru bhinna rajyathumayirikkum ennal avar manushya beejathal thammil idagalarnu onnu mattendinte shaktiye thagarkkum ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തങ്കം കൊണ്ടുള്ള തല നെബുക്കദ്നസർ ആയിരുന്നുവെന്ന് അവൻ വ്യാഖ്യാനം നൽകിയിരുന്നു. തിരുമനസ്സിന് ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വമുണ്ടാകും. അത് അന്യജാതികളുടെ രാജ്യത്വത്തെ എടുത്തുകൊണ്ട് മേദ്യരും പാഴ്സികളുമായ അവരുടെ രാജാവായ ദരിയാവേശായിരുന്നു. മാദ്യർക്കും പാഴ്സികൾക്കും ശേഷം എന്തായിരുന്നു കടന്നു വന്നത്? അത് ഗ്രീക്കുകാരായിരുന്നു. മഹാനായ അലക്സാണ്ടർ മറ്റുമാകുന്നു. ഗ്രീക്കുകാർ ആ രാജ്യത്വത്തെ എടുത്തു. ഗ്രീക്കുകാരിൽ നിന്ന് ആരാണിതെടുത്തത്? അത് റോമാക്കാരായിരുന്നു. അപ്പോൾ മുതൽ അന്യജാതി ലോകത്തെ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. റോമാക്കാരാകുന്നു. ഇപ്പോൾ അത് ഇരുമ്പായിരുന്നു. അതിനുശേഷം ശ്രദ്ധിക്കുക, റോം അവസാനം വരെ പോകുന്നു, കാരണം അത് വിരലുകൾ വരെ പോകുന്നു. അതിനുശേഷം അവൻ ചെളിയും കളിമണ്ണും കണ്ടു. അത് ജനങ്ങളാണ്, നാം അതിനാലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഇരുമ്പ് റോമിന്റെ ശക്തിയും അത് എല്ലാ ദേശത്തുമായിരിക്കുകയും ചെയ്യുന്നു. ആകാശത്തിന് കീഴിലുള്ള എല്ലാ ദേശത്തിന്മേലും റോമിന് ശക്തിയുണ്ട്. ഒരു വാക്കുപോലും പറയാതെ യുദ്ധം നിർത്താനും യുദ്ധം തുടങ്ങാനും ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കഴിയും. അത് പോപ്പാകുന്നു. കത്തോലിക്കാർ ആയുധമെടുക്കരുത് എന്നവൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അതിനെ ഉറപ്പിക്കുന്നു. സഹോദര, നിങ്ങൾക്ക് വേണ്ടി ഇതെന്തും പറഞ്ഞുകൊള്ളുക. ലോകത്തിലുള്ള ക്രിസ്തുമതത്തിന്റെ ഏറ്റവും വലിയ ഭാഗം കത്തോലിക്കാക്കാരാണ്. ശരി, അവൻ ഒരു വാക്ക് പറയട്ടെ, എന്തായാലും അത് തന്നെയാകുന്നു. അവനതിവിടെ പറഞ്ഞ പ്രകാരം തന്നെയാണ്. നാം അതിൽ പിന്നെ കടക്കുന്നതാണ്. മൃഗത്തോട് പൊരുത്തുവാൻ ആർക്ക് കഴിയും? അവനോട് തുല്യൻ ആർക്ക് അത് ചെയ്യാൻ കഴിയും? എങ്കിൽ നമുക്ക് മൃഗത്തിനൊരു പ്രതിമയുണ്ടാക്കാം. അതിനൊരു പ്രതിമയുണ്ടാക്കാം. അത് സഭകളുടെ ഐക്യമാണ്. സഭാസംഘടനകൾ തമ്മിൽ ഒരുമിച്ച് ഐക്യത്തിലാകുന്നു. അത് അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഓ, നാം അവസാനത്തെത്തിയിരിക്കുന്നു സ്നേഹിത. അത്രമാത്രമാണ് അവിടെ എല്ലാമായിട്ടുമുള്ളത്. നാം ഇവിടെ അന്ത്യസമയത്താകുന്നു. നമുക്ക് മൃഗത്തിനൊരു പ്രതിമയുണ്ടാക്കാം എന്ന മാതിരിയാണ്. ഒരു പ്രതിമ എന്നത് കാഴ്ചയ്ക്ക് അതുപോലെ തന്നെ ഒന്നാണ്. അങ്ങനെ നാം അന്ത്യകാലത്തായിരിക്കുന്നു. ഈ കാലത്തിന്റെ അവസാനത്ത് ഇവിടെയായി ശ്രദ്ധിക്കുക. ദാനിയേൽ 2:34 35 വാക്യത്തിൽ അവൻ ഈ ബിംബത്തെ വലിയ പരിഗണനയോടെ ശ്രദ്ധിച്ചിരുന്നു. കൈതൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്നും പറഞ്ഞു വരുന്നതുവരെ അവൻ അത് ശ്രദ്ധിച്ചു. അത് പറഞ്ഞു വന്ന് ഈ ബിംബത്തിന്റെ കാലിൽ അടിക്കുകയും അതിനെ തകർത്ത് കളയുകയും ചെയ്തു. അതൊരിക്കലും അതിന്റെ തലയിൽ ഇടിച്ചിരുന്നില്ല, അത് കാലിലാണ് ഇടിച്ചത്. ആ 10 കാൽവിരലുകൾ അത് അന്ത്യസമയമാകുന്നു. അമേരിക്കയുടെ അവസാനത്തെ പ്രൊട്ടസ്റ്റന്റുകാരനായ രാഷ്ട്രപതിയായ ശ്രീമാൻ ഐസൻഹവർ പോകുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങളിത് ശ്രദ്ധിച്ചിരുന്നു. ഇനിയും മറ്റൊരാൾ ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാൽ ഇത് ജനങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടി മാത്രം കാണിക്കുകയാണ്. അദ്ദേഹം റഷ്യയുമായി നടത്തിയ അവസാനത്തെ കൂടിക്കാഴ്ചയിൽ അവിടെ 5 കിഴക്കൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും 5 പശ്ചിമ രാജ്യങ്ങളും പ്രതിനിധീകരിച്ചിരുന്നു. പൂർവ്വദേശങ്ങളുടെ തലവൻ ശ്രീമാൻ ക്രൂഷ്യവായിരുന്നു. പശ്ചിമദേശങ്ങളുടെ തലവൻ ശ്രീമാൻ ഐസൻഹവർ ആയിരുന്നു. ക്രൂഷ്യവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയും എന്നോട് പറയപ്പെട്ടിരിക്കുകയും ചെയ്യുന്നത് റഷ്യൻ ഭാഷയിൽ ക്രൂഷ്യവ് എന്ന് വെച്ചാൽ കളിമണ്ണ് എന്നാകുന്നു. ഐസൻഹവർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഇരുമ്പ് എന്ന് അർത്ഥമാകുന്നു. അവിടെയാണ് നിങ്ങളുടെ ഇരുമ്പും കളിമണ്ണും ചേരാതെയായിരിക്കുന്നത്. അദ്ദേഹം തന്റെ ചെരുപ്പൂരിയെടുത്ത് അതിന്റെ സ്റ്റാൻഡിനെ അതുകൊണ്ട് ഇടിക്കുകയും മറ്റും ചെയ്തു. അത് തമ്മിൽ ചേരുകയില്ല. എന്നാൽ ഈ ചക്രവർത്തിമാരുടെ സമയത്താണ് ആ കല്ല് കൈതൊടാത്ത പർവ്വതത്തിൽ നിന്നും പറഞ്ഞു വന്ന് ആ ബിംബത്തിന്റെ കാലിൽ ഇടിച്ചു തകർത്ത് കളഞ്ഞത്. ഇപ്പോൾ അത് പർവ്വതത്തിൽ നിന്നും പറഞ്ഞു വന്നിരുന്നു. അത് കല്ലിന്റെ ഒരു മലയായിരിക്കണം. അത് കല്ലിന്റെ മലയിൽ നിന്നും പറഞ്ഞു വന്നതായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചുവോ? ഇപ്പോൾ ലോകത്തെങ്ങുമുള്ള ഖത്തർ ശുശ്രൂഷകരായ സഹോദരന്മാരും സഹോദരികളുമായുള്ളവരെ, ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ആദ്യത്തെ വേദപുസ്തകം എഴുതപ്പെട്ടത് ദൈവം ആകാശത്തിൽ അത് എഴുതിയതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ മേലേക്ക് നോക്കി സ്വർഗത്തിൽ ഒരു ദൈവമുണ്ടെന്നും ദൈവം അവർക്ക് മേലെയുമാണെന്ന് അറിഞ്ഞിരുന്നു. നിങ്ങൾ രാശിചക്രത്തിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളിൽ ആരും തന്നെ അതിലേക്ക് പോകരുത്, നിങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ സ്ഥിരമായി നിന്നുകൊള്ളുക. എന്നാൽ രാശിചക്രത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് തുടങ്ങുന്നത് കന്യകയിൽ നിന്നാണ്. രാശിചക്രത്തിന്റെ അവസാനത്തെ അക്കം എന്നത് ലിയോ എന്ന സിംഹമാകുന്നു. അത് ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവ് കന്യകയിൽ കൂടിയും 2 വരവ് യഹൂദ ഗോത്രത്തിന്റെ സിംഹവുമാകുന്നു. അതിനുശേഷം നമുക്ക് രാശിചക്രത്തിൽ ക്യാൻസർ കാലവും മറ്റെല്ലാം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ വേറൊന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വേറൊന്ന് സ്ഥാപിച്ചിരിക്കുന്നത് പിരമിഡുകളായിരുന്നു. പിരമിഡുകൾ എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു പർവ്വതത്തെ പോലെ താഴെ വീതി കൂടിയതായിട്ട് ഒരു ഉറച്ച കല്ലിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അത് നേരെ മുകളിൽ എത്തുന്നതുവരെയും പോകുന്നു. ഈജിപ്തിലുള്ള വലിയ പിരമിഡുകൾക്ക് മുകളിലായി ഒരിക്കലും ഒരു മൂടി ഉണ്ടാക്കിയിരുന്നില്ല. നിങ്ങളുടെ പോക്കറ്റിൽ ഒരു ഡോളറിന്റെ നോട്ടുണ്ടെങ്കിൽ അതെടുത്ത് അതിൽ നിങ്ങൾ നോക്കുക. അതിന്റെ ഒരു വശത്തായിട്ട് അമേരിക്കയുടെ മുദ്ര നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ മറ്റേ വശത്തായിട്ട് താഴെയായിട്ട് ഒരു പിരമിഡ് ഉണ്ടായിരിക്കുന്നു. പിരമിഡിന് മുകളിലായി മൂടിക്കല്ലുണ്ടായിരുന്നു. എന്നാൽ അതൊരു വലിയ മഹത്തായ കണ്ണാണ്. ഈ പിരമിഡിന്റെ താഴെയായി അതിനെ മഹത്തായ മുദ്ര എന്ന് വിളിച്ചിരുന്നു. അമേരിക്കയുടെ കഴുകൻ മഹത്തായ മുദ്ര എന്തുകൊണ്ടായിക്കൂടാ? അത് ദൈവത്തിന്റെ മുദ്രയാണ്. ഓർക്കുക, നാം ഒരു ചെറിയ പാട്ട് പാടാറുണ്ട്. പ്രാണന്റെ യഥാർത്ഥമായ വസതിയുടെ യാത്രയിൽ ഒരു കണ്ണ് നിന്നെ ശ്രദ്ധിക്കുന്നു. നീ എടുക്കുന്ന ഓരോ ചുവടിലും ഈ വലിയ കണ്ണ് ഉണർന്നിരിക്കുന്നു. അവിടെ ഒരു കണ്ണ് നിന്നെ നോക്കുന്നു. അത് ശരിയാണ്. ഓർക്കുക, നമുക്കൊരു ചെറിയ ജൂബിലി ഉണ്ടാകാറുള്ളപ്പോൾ നാം പറയുമായിരുന്നു, നീ മോഷ്ടിക്കുകയും ചതിക്കുകയും കള്ളം പറയുകയും ചെയ്തിട്ട് പള്ളിയിൽ സാക്ഷ്യം പറയുമ്പോൾ അവിടെ ഒരു കണ്ണ് നിന്നെ ശ്രദ്ധിക്കുന്നു. അത് മഹത്തായ മുദ്രയാകുന്നു. ഈ പിരമിഡിന്റെ അളവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാൽ കഴിഞ്ഞ സമയത്ത് കടന്നു വന്നിരുന്നതായ ഇതിന്റെ ഉപദേശങ്ങളിൽ ഞാൻ ജനങ്ങളോട് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അതിനാൽ ഇത് പരസ്പരം ഒരുമിച്ച് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ പിരമിഡ് താഴെ വീതിയോട് തുടങ്ങിയിരിക്കുന്നത് സഭയെ പ്രതിനിധീകരിക്കുന്നു. അത് മേൽഭാഗത്തേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ചോർപ്പിന്റെ രൂപത്തിലായി കൂടുതൽ കുറഞ്ഞു വരുന്നു. അങ്ങനെ അത് നേരെ അതിന്റെ ഏറ്റവും അഗ്രത്തെത്തുന്നതുവരെ നാം കാണുന്നു. എന്നാൽ അവർ ഒരിക്കലും അത് പൂർത്തിയാക്കിയിരുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ അതിശയിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ ആണിക്കല്ല് തള്ളിക്കളയപ്പെട്ടിരുന്നു എന്ന് തിരുവെടുത്ത് പറയുന്നു. അവർ അവനെ തള്ളിക്കളഞ്ഞിരുന്നു. ഇപ്പോൾ സഭാകാലത്തെ ശ്രദ്ധിക്കുക. ഏറ്റവും ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് വിട്ടുകളയരുത്. സഭാകാലത്തിന്റെ തുടക്കം വന്നിരുന്നത് ലൂഥറിന്റെ മതപരിഷ്കാരത്തോടുകൂടിയായിരുന്നു. പിൻകാലങ്ങളിൽ അവർ അടിസ്ഥാന കല്ലുകൾ ഇടുകയായിരുന്നു. അത് അപ്പസ്തോലന്മാരുടെ ഉപദേശമാണ്. അതിനുശേഷം ഒരു കാലഘട്ടത്തിന് ശേഷം മറ്റൊന്നായി സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഭ എല്ലാ പ്രാവശ്യവും കൂടുതൽ ന്യൂനതയിലെത്തിക്കൊണ്ടിരുന്നത് നാം കാണുന്നു. അതത്രയുമായിട്ട് ലൂഥർ നീതീകരണം പ്രസംഗിച്ചിട്ട് അതിൽ കൂടി കടന്നുപോയി. അതിനുശേഷം ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഏറ്റുപറയുകയും അവർ നിങ്ങളെ കൊന്നുകളയുകയും ചെയ്തിരുന്നു. അത് രക്തസാക്ഷികളും രക്തസാക്ഷിത്വവുമാകുന്നു. പിന്നെ വെസ്ലിയുടെ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ ഏറ്റുപറയുകയാണെങ്കിൽ നിങ്ങളൊരു ഹോളി റോളറായിരുന്നു എന്ന് നാം കാണുന്നു. അത് പുതിയ മെതഡിസ്റ്റ് ആണ്. വെസ്ലി മാസ്ബഴിയും ഇവിടെ വന്നപ്പോൾ ജനങ്ങൾ കടന്നു വരികയും അവർക്ക് അമേരിക്കയിൽ യോഗങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ ചരിത്രം വായിക്കുന്നതിൽ നിന്നും അവർ സ്കൂൾ കെട്ടിടങ്ങളിൽ യോഗം നടത്തിയിരുന്നു. അവരെ ഇവിടെയുള്ള സഭകൾ സ്വീകരിച്ചിരുന്നില്ല. അവസാനം അവർ അതുപോലെ ഒരു സ്ഥാനത്തെത്തിയിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വീണിട്ട് അവർ തറയിൽ വീഴുകയും അവരുടെ മേൽ വെള്ളമൊഴിക്കുകയും വിശറി വീശുകയും അവർ ബോധം കെട്ടുപോകുകയും ചെയ്തിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്റെ 50 വർഷങ്ങളിൽ ഞാൻ സ്വയമേ അവരുടെ യോഗങ്ങളിൽ കൂടിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അവർ വീഴുകയും അവരുടെ മുഖത്ത് വെള്ളമൊഴിക്കുകയും മറ്റും ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സ്വതന്ത്രരായ മെതഡിസ്റ്റുകാരായിരുന്നു. അതൊരു ഉപദ്രവമായിരുന്നു. അങ്ങനെ വെസ്ലിയരുടേതായ ആ കാലം ജീവിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തോടുകൂടിയ പെന്തിക്കോസ്തു കാലം കടന്നു വന്നു. നോക്കൂ, നിങ്ങൾ മേൽഭാഗത്തേക്ക് എപ്പോഴും രൂപം പ്രാപിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ഓർക്കുക, ആണിക്കല്ല് അതുവരെയും അതിന്മേൽ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ശരിക്കും സഭയെ രൂപപ്പെടുത്തുകയും അല്ലെങ്കിൽ ആണിക്കല്ലിനെ ഉറപ്പിക്കാൻ പിരമിഡിനെ ആ രൂപത്തിൽ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ആണിക്കല്ല് ഒരിക്കലും വന്നിരുന്നില്ല. ഓ, ഞാൻ എവിടെയായിരിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? ലൂഥർ തൊട്ട് പെന്തിക്കോസ്തിന്റെ അന്ത്യം വരെയുള്ള ശുശ്രൂഷ, അതായത് ഇവിടെ വരെ, ആ ചെറിയ ന്യൂനതയിലായിരുന്നു. ആ കാരണത്താലാണ് ഈ കാലഘട്ടത്ത് ആ ചിത്രത്തിൽ വെളിച്ചം മിക്കവാറും പോയി കഴിഞ്ഞിരിക്കുന്നത്. ഇത് പെന്തിക്കോസ്ത് കാലമായിരുന്നു. പെന്തിക്കോസ്തായിരുന്നു. പെന്തിക്കോസ്ത് സഭാ സംഘടനകളായിരുന്നില്ല. കാരണം അവർ ലാവോദിക്കയെ പോലെ തന്നെ ചെയ്തു കളഞ്ഞു. അവർ തന്നെ ലാവോദിക്കയരാണ്. അവർ നിക്കോലാവിയർ ചെയ്തതുപോലെ തന്നെ സംഘടന ഉണ്ടാക്കി കളഞ്ഞു. എന്നാൽ ലോകത്തെല്ലാമായിട്ടുള്ള യഥാർത്ഥ സഭ ഒരു സ്ഥാനത്തേക്ക് രൂപം പ്രാപിച്ചിട്ട് അവരുടെ ഇടയിൽ ഒരു ശുശ്രൂഷ കടന്നു വരികയും അത് കൃത്യമായും യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ പോലെയുമായിരിക്കുന്നു. ഇപ്പോൾ എന്താണ് അവർക്ക് കിട്ടിയത്? അവർക്ക് കാര്യങ്ങൾ ശരിപ്പെടുത്തി കിട്ടി. എങ്കിൽ അടുത്ത കാര്യം എന്താണ്? ഈ പിരമിഡിന്റെ തള്ളിക്കളഞ്ഞ കല്ല് എങ്ങനെയാണ് വന്നത്? കൈതൊടാതെ മഴയിൽ നിന്നും പറഞ്ഞു വന്നു. ദൈവം അതിനെ അയച്ചു. നിങ്ങളത് കാണുന്നില്ലേ? ഈ തള്ളിക്കളയപ്പെട്ടവൻ, തള്ളിക്കളയപ്പെട്ട കല്ല് ഇതിന്റെ മൂലക്കല്ലായിരിക്കുന്നു. അത് തലയും മൂടിക്കല്ലുമാകുന്നു. അന്യജാതിയുടെ കാലത്തുകൂടി അവർ തള്ളിക്കളഞ്ഞവൻ ക്രിസ്തുവായിരുന്നു. ക്രിസ്തു ഇവിടെ ഒരു വികാരിയെപ്പോലെയോ ദൈവപുത്രനായോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സ്ഥാനമാനിയായോ അല്ല സഭയിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നത്. അവൻ പരിശുദ്ധാത്മാവാകുന്നു. ഈ പിരമിഡിന്റെ മൂടി വരുന്നത് ക്രിസ്തുവിന്റെ വരവാകുന്നു. നിങ്ങളത് കാണുന്നില്ലേ? ഇപ്പോൾ അവർ ഈ രൂപത്തിലായിരിക്കുന്നതിനാൽ അതൊരു പിരമിഡിന്റെ ആകൃതിയിൽ എനിക്കത് രൂപപ്പെടുത്തി കിട്ടിയിരിക്കുന്നത് എവിടെയാണ് നിങ്ങൾ കാണുന്നില്ലേ? അത് വിശുദ്ധന്മാർ ഉയരുന്നതിന്റെ രൂപമാണ്. അത് അവരെ തേജസ്സിലേക്ക് മാർച്ച് ചെയ്യിക്കുന്നു. ഇപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ക്രിസ്തുവായ അണിക്കല്ല്, തള്ളിക്കളഞ്ഞ കല്ല്, എല്ലാം കാണുന്ന കല്ല് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ വരുന്നു. കൂടാതെ ദാനിയൽ പറഞ്ഞു, അന്യജാതിയുടെ കാലത്ത് മലയിൽ നിന്നും ഒരു കല്ല് പറഞ്ഞു വരുന്നതുവരെ അവനത് ശ്രദ്ധിച്ചിരുന്നു. അത് കൈതൊടാതെ വന്ന കല്ലായിരുന്നു. അവർ പിരമിഡിന് മേൽ ഒരിക്കലും ഒരു മൂടിക്കല്ല് വെച്ചിരുന്നില്ല. ഇത് മനുഷ്യന്റെ കയ്യാൽ ഉണ്ടാക്കിയതല്ല, ദൈവത്തിന്റെ കരങ്ങളാണ് ഈ കല്ലിനെ വെട്ടിയെടുത്തിരിക്കുന്നത്. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? പിന്നെ എന്താണ് ഇത് ചെയ്തത്? അത് ഈ ബിംബത്തിന്റെ നേരെ കാലിൽ വന്നിടിക്കുകയും അതിനെ കഷണം കഷണമാക്കിയിട്ട് മണ്ണിലെ പൊടി പോലെ ആക്കി കളഞ്ഞു. ഹല്ലേലൂയ. ഈ കല്ലിന്റെ വരവിന്റെ സമയത്ത് എന്താണ് സംഭവിച്ചത്? സഭ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിൽ കൂടി മഹത്വത്തിലേക്ക് ഉയർക്കപ്പെടുന്നു. കാരണം അത് അന്യജാതിയുടെ കാലത്തെ അവസാനിപ്പിക്കുന്നു. ആ കല്ലിന്റെ വരവിൽ ദൈവം അതിനെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ പള്ളിയിൽ വരാറുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു. അതൊരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിരുന്നു. അവർ ബൈബിൾ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അവർ അതോടൊപ്പം പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓ ബാബിലോണിൽ ഉരുണ്ടിരുന്ന കല്ലിനായി ഞാൻ കാത്തിരിക്കുന്നു, ബാബിലോണിൽ ഉരുണ്ടിരുന്നു. നിങ്ങൾ പോയിട്ട് അതിനെ തേടി നോക്കുക. ബാബിലോണിലേക്ക് ഉരുണ്ടു വന്നിരുന്ന ആ കല്ലിനായി കാത്തിരിക്കുന്നു. അവൻ ഇതാകുന്നു, ക്രിസ്തുവാ കല്ലാകുന്നു. അവൻ മനുഷ്യനാൽ ജനിച്ചവനായിരുന്നില്ല, അവൻ ദൈവത്താൽ ജനിച്ചവനായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച ഒരു സഭയ്ക്കായി അവൻ വരുന്നു. കാരണം ആണിക്കല്ലിന്റെ ശക്തി ഒരു കാന്തം പോലെ സഭയിൽ കൂടി വ്യാപരിക്കുന്നു. ആ സമയത്ത് ഇവിടെയുള്ള ഒരു മില്ലിൽ അവർ സാധനങ്ങളെ ആകൃതിപ്പെടുത്തുന്നത് കണ്ടത് ഞാൻ ഓർക്കുന്നു. അവിടെ ലോഹ കഷ്ണങ്ങളെല്ലാം താഴെ കിടക്കുകയും അവർ അത് തൂത്തുവാരുകയുമായിരുന്നു. അതിനുവേണ്ടി ഒരു വലിയ കല്ല് വന്ന് അത് പറക്കിയെടുത്തിരുന്നു. അതായത് ഒരു വലിയ കാന്തക്കല്ല് വന്ന് അത് ഈ കഷ്ണങ്ങളെ എടുത്തുകൊണ്ടു പോവുകയും ചെയ്തിരുന്നു. കാരണം ഇത് അതിലേക്ക് കാന്തമാക്കപ്പെട്ടിരുന്നു. നമുക്ക് ആണിക്കല്ലിലേക്ക് കാന്തമാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ആണിക്കല്ല് ക്രിസ്തുവായ പരിശുദ്ധാത്മാവാകുന്നു. നമ്മൾ ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിന്റെ ആകർഷകത്വം ഉണ്ടായിരിക്കണം. ആ കല്ല് ബിംബത്തെ ഇടിക്കുമ്പോൾ സഭ അതിലേക്ക് ഓടും. തിരികെ മഹത്വത്തിലായിരിക്കും. വിശുദ്ധന്മാരുടെ മേഘങ്ങളിലേക്കുള്ള എടുക്കൽ സഭ എടുക്കപ്പെടുകയും ആ നാളിൽ സഭ പോയി കഴിഞ്ഞിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കഴിഞ്ഞ ഏകദേശം 40 വർഷത്തോളമായി യഹൂദന്മാർ തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം അത്രയും സമയം തന്നെ യെരുശലേം മന്ദിരത്തെ നശിപ്പിക്കുന്നതിനായി അതെടുത്തിരുന്നു. വേറൊരു മന്ദിരത്തിനായി അതിനെ വീണ്ടും പണിയുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്കായി തിരികെ വരുന്നതിന് 40 വർഷം അവ എടുത്തിരുന്നു. നോക്കൂ, നാം വഴിയുടെ അവസാനത്തെത്തിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അന്യജാതി, ഇപ്പോൾ നാം സഭയും ആ കല്ല് വരുന്നതിനെയും കാണുന്നു. നമുക്ക് അവസാനത്തെ കാലത്തെ എടുക്കാം. നാം അതിൽ കൂടെ കടന്നു പോയിരുന്നു. നാം അതിപ്പോൾ കാണുന്നു. അതിനെക്കുറിച്ചുള്ള ചില കുറിപ്പുകൾ എന്റെ പക്കലുള്ളതായി ഞാൻ വിചാരിക്കുന്നു. ഒരു നിമിഷത്തേക്ക് നമുക്കത് നോക്കാം. വരുവാനിരിക്കുന്ന പ്രഭു അത് എതിർ ക്രിസ്തുവാകുന്നു. അവൻ യഹൂദന്മാരോട് ഒരു നിയമമുണ്ടാക്കും. അത് ദാനിയേൽ 7:9-27 ആഴ്ചവട്ടത്തിന്റെ മധ്യേ, അതായത് 3.5 വർഷം മൃഗമതിന്റെ നിയമമുണ്ടാക്കും. കുറച്ചു നേരത്തിന് ശേഷം ഞാൻ അതിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിയമത്തെ പറ്റിയാകുന്നു. നമുക്ക് പോവുകയും വേണം. ഞാനതിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അന്യജാതികളുടെ ഓരോ കാലഘട്ടവും അവരുടെ ദൂതന്മാരാലും സന്ദേശത്താലും എന്ത് സംഭവിക്കുമെന്ന് തെറ്റുപറ്റാതെ തെളിയിച്ചിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടം മഹത്വമേറിയതാകുന്നു. അതിന്റെ അടുത്ത കാലത്ത് അവിടെ ഒരു ഉപദേശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെ നിക്കോലാവിയരുടെ നടപ്പ് എന്ന് വിളിച്ചിരുന്നു. അതിനുശേഷം അതൊരു ഉപദേശമായി കടന്നു വന്നു. അതിനുശേഷം നിക്കോലാവിയരുടെ സഭയോടുള്ള വിവാഹവും വിശുദ്ധന്മാരുള്ള ഉപദ്രവമായിരുന്നു. എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ സംഭവിച്ചിരിക്കുന്നു. അതിനടുത്തതിലേക്ക് നാം കടന്നു വന്നു. അവിടെ ഒരു ചെറിയ വെളിച്ചം തുടങ്ങി. നിനക്കല്പമേ ശക്തിയുള്ളൂ, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, അല്ലെങ്കിൽ നിന്റെ നിലവിളക്ക് നീക്കുകയും ചെയ്യും. അതിനുശേഷം ബെസ്ലി അവന്റെ കാലവുമായി കടന്നു വന്നു. നാം ബെസ്ലിയുടെ കാലത്തെ കണ്ടിരുന്നു. അതിനെ എന്താണ് വിളിച്ചിരുന്നത്? ഫിലാദെൽഫിയ എന്നായിരുന്നു. നമുക്കുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹവും ഏറ്റവും വലിയ കാലം ജോൺ ബെസ്ലിയുടെ സമയത്തെ ഫിലാദെൽഫിയ കാലമായിരുന്നു. അവൻ പോയപ്പോൾ പെന്തിക്കോസ്തുകാർ കടന്നു വന്നു. അത് ശീതോഷ്ണവാനായിരുന്നു. അതിനുശേഷം ഏത് രീതിയിലുള്ള സന്ദേശമാണ് പെന്തിക്കോസ്തുകാരുടെ പക്കൽ അവസാനം എത്തിയത് എന്ന് നാം കണ്ടുപിടിച്ചിരുന്നു. ഓർക്കുക, ഓരോരുത്തരും അവരുടെ കാലത്തിന്റെ അന്ത്യത്ത് വന്നിരുന്നു. വിശുദ്ധ പൗലോസ് അന്ത്യത്ത് വന്നിരുന്നു. ബാക്കിയുള്ളവരെല്ലാം, വിശുദ്ധ ഐറീനീസും ബാക്കിയുള്ളവരെല്ലാം തന്നെ അവരവരുടെ സഭാ കാലഘട്ടങ്ങളുടെ അന്ത്യസമയത്ത് വന്നിരുന്നു. മറ്റൊരുവന്റെ കാലം വേറൊരുവന്റെ മേൽ മൂടിയിരുന്നു. അത് ഏറിക്കടക്കുകയും അവൻ അതെടുത്തുകൊണ്ട് അടുത്ത കാലത്തേക്ക് പോവുകയും ചെയ്തു. ഈ കാലത്തേക്ക് നമുക്കൊരു നക്ഷത്രമുള്ളതായി നാം കാണുന്നു. നമുക്കൊരു നക്ഷത്രവും ഒരു ദൂതനുമുണ്ട്. ഈ കാലത്തേക്ക് വേണ്ടി നമുക്കൊരു വ്യക്തിയും ഒരു സന്ദേശവുമുണ്ട്. അത് സ്വീകരിക്കാൻ കുറച്ചാളുകളും അത് നിഷേധിക്കാൻ കുറച്ചാളുകളുമുണ്ട്. ഈ കാലത്തിന്റെ ദൂതൻ ഏലിയാവിന്റെ ശക്തിയിൽ വരേണ്ടിയിരിക്കുന്നു. അത് ശരിയാണ്. അവൻ മക്കളുടെ വിശ്വാസത്തെ പിതാക്കന്മാരോട് തിരികെ നിരപ്പിക്കും. പെന്തക്കോസ്തിൽ ശേഷിച്ചവരെ, അതായത് വിട്ടുപോയവരെ, യഥാർത്ഥമായ അപ്പസ്തോലിക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ യഥാർത്ഥമായ അപ്പസ്തോലിക വിശ്വാസപ്രകാരം ഒരിക്കലും ഒരുവട്ടം പോലും യാതൊരു വ്യക്തിയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടിരുന്നില്ല എന്ന് നമുക്ക് കാണാം. അവരിൽ ആരും തന്നെ ഒരിക്കലും തളിക്കപ്പെട്ടിരുന്നില്ല. ഇന്ന് നമുക്കുണ്ടായിരിക്കുന്നതായ യാതൊരു കാര്യങ്ങളും തന്നെ പെന്തിക്കോസ് എന്ന് വിളിച്ചിട്ട് പിൻസമയത്ത് അവർക്കവിടെ ഉണ്ടായിരുന്നില്ല. അവർക്ക് യഥാർത്ഥമായ പ്രകടനവും ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഇടയിലായിട്ട് ദൈവപുത്രൻ അവരോടൊപ്പമായിട്ട് അത് തെറ്റുപറ്റാത്ത കാര്യങ്ങളുമായിരുന്നു. വരുവാനുള്ളതായ ഈ വ്യക്തി ഈ സന്ദേശമെന്ന് പറയുന്നതാണ് ശരി. ഈ വരണ്ടിയതായിട്ടുള്ളത് ഏലിയാവിനെ പോലെ ആകേണ്ടിയിരുന്നു. ഏലിയാവിന് മൂന്ന് പ്രാവശ്യം വരണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം ആ വ്യക്തി യോഹന്നാൻ സ്നാപകനായിരുന്നുവെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യേശു പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ മലാഖി മൂന്നിന്റെ ദൂതനാകുന്നു, മലാഖി നാലിന്റെ അല്ല. എനിക്ക് മുമ്പായി വഴിനിരുത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. മത്തായി 11:6 ആകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ തന്നെ അത് മത്തായിയുടെ 11 അധ്യായത്തിൽ നമുക്ക് കാണാം. എന്നാൽ ഈ അന്ത്യനാളുകളിൽ ഏലിയാവിന്റെ ആത്മാവ് ജനങ്ങളുടെ ഇടയിൽ വന്ന് അവൻ ചെയ്തിരുന്നതായ അതേ കാര്യങ്ങളെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവന്റെ സ്വഭാവം അതേപോലെ തന്നെയായിരിക്കും. സഭയുടെ സ്വഭാവമാകുന്നു. ആ വ്യക്തിയുടെ സ്വഭാവം ശരിക്കും അതേപോലെ തന്നെയായിരിക്കും. അവനിൽ നിന്ന് പുറപ്പെടുന്ന സന്ദേശത്താൽ അവൻ ജനങ്ങളാൽ വെറുക്കപ്പെടും. അവൻ സ്ത്രീകളെ വെറുക്കും. അലങ്കാരത്തോടു കൂടിയതോ അഴകോ എന്തു തന്നെയായാലും ആകുന്നു. അവൻ കാടുകളെ ഇഷ്ടപ്പെടും. ഭാവം മാറിക്കൊണ്ടിരിക്കുന്നവനും ഏലിയാവിനെയും യോഹന്നാനെയും പോലെ എപ്പോഴും താറുമാറാക്കുന്നവനുമായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് നാം കണ്ടിരിക്കുന്നു. നമ്മുടെ പക്കൽ സന്ദേശമുണ്ടെങ്കിൽ ക്രിസ്തു തള്ളിക്കളയപ്പെട്ടിരിക്കുന്നത് നാം കാണുന്നു. ഈ സംഘടനാ സഭകളിൽ ഒന്നിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഇടയിൽ കടക്കാൻ കഴിയുകയില്ല. അങ്ങനെ അവൻ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ എന്താകുന്നു? ഒരു ക്രിസ്ത്യാനിയാകുന്നു. ഏത് സഭയിൽ നിങ്ങൾ ഉൾപ്പെടുന്നു? ഞാൻ യാതൊന്നിലും ഉൾപ്പെടുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. നോക്കൂ, അവൻ അവിടെ തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു. ശരി, നോക്കൂ, തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു. അപ്രകാരം തന്നെ ഏലിയാവും തള്ളിക്കളയപ്പെട്ടു. അപ്രകാരം തന്നെ യോഹന്നാനും തള്ളിക്കളയപ്പെട്ടു. എന്നാൽ അതവരെ വേദനിപ്പിച്ചോ? അതവരുടെ സന്ദേശത്തെ നിർത്തിയോ? അവർ പറഞ്ഞു, ഓ, നീ ഒരു ശാഠ്യക്കാരനാകുന്നു. അവർ അതവരുടെ മേൽ ഒഴിച്ചു. അവർ യാതൊരു ബലപ്രയോഗവും നടത്തിയില്ല. അവർ നേരെ മുമ്പോട്ട് പോയി. അതുകൊണ്ട് സമാപ്തി വരെ ആരെന്ത് പറയുന്നുവെന്ന് പരിഗണിക്കാതെ ദൈവത്തിന്റെ സന്ദേശം മുമ്പോട്ട് നീങ്ങിക്കൊണ്ട് തന്നെയിരിക്കും. നിർണയിക്കപ്പെട്ടിരിക്കുന്നത് ചൊരിയപ്പെടും. ആ അവസാനത്ത് നാം എത്തിയിരിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം തൊട്ടുള്ള 40 വർഷത്തിനുള്ളിൽ യഹൂദന്മാർ അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിയിരിക്കുന്നുവെന്ന് നാം കാണുന്നു. ഇസ്രായേൽ അവരുടെ സ്വന്തം ദേശത്തെത്തുന്നതുവരെ ദൈവം ഒരിക്കലും അവരോട് ഇടപെട്ടിരുന്നില്ല. ഓർക്കുക, മറ്റുള്ള ദേശങ്ങളിൽ നിന്നും യഹൂദന്മാർ തിരികെ വരുമ്പോൾ ലൂക്ക് മാസിക അതിനെക്കുറിച്ചുള്ള ലഘുലേഖ നൽകിയിരുന്നു. ഏതോ ചില പത്രങ്ങളിൽ നിന്നും ചില മതപരമായ മാസികയിൽ നിന്നും മുറിച്ചെടുത്ത വാർത്തകൾ ഞാൻ വായിച്ചിരുന്നു. ആ വിമാനങ്ങൾ യഹൂദന്മാരെ കൊണ്ടുവരുന്നതിനായി ഇറാനിലേക്ക് പോയിരുന്നു. അവർ എവിടെയെല്ലാം ചിതറിക്കപ്പെട്ടിരുന്നുവെന്ന് എനിക്കറിയില്ല. ഇവർ യഥാർത്ഥ യഹൂദന്മാരാണ്. അവർക്കൊരിക്കലും ഒരു അവസരം കിട്ടിയിരുന്നില്ല. സഹോദര, അവിടെയാണ് നിങ്ങളുടെ 144,000 പേർ. നാം വെളിപാട് 11 കടക്കുമ്പോൾ നിങ്ങൾ അവരെ കാണും. അവിടെ ഗാദിന്റെ 12 ഗോത്രവും അശേരിന്റെ 12 ഗോത്രവും രൂബേന്റെ 12 ഗോത്രവും അങ്ങനെ 12 ഗോത്രങ്ങളാകുന്നു. അവരെല്ലാവരും എവിടെയാണ് നിൽക്കുന്നത്? സീനായ പർവ്വതത്തിന്മേലാണ്. യഹൂദന്മാർ തിരികെ സ്വന്തം ദേശത്തായിരിക്കുന്നു. ഇതാ അവർ അവിടെയാകുന്നു. അവർ ഈ വാൾസ്ട്രീറ്റിലെ തട്ടിപ്പുകാരുടെ കൂട്ടമല്ല. അല്ല ശ്രീമാൻ, അവർ യഥാർത്ഥ യഹൂദന്മാരാണ്. ഈ വിമാനം താഴേക്കിറങ്ങുന്നത് അവിടെ നിന്നുകൊണ്ട് ഒരു വൃദ്ധനായ റബി കണ്ടപ്പോൾ. അവർ യഹൂദന്മാരായിരുന്നു. നിങ്ങൾ മാസികയിൽ വായിച്ചിട്ടുണ്ടാകാം. അവർ ഇപ്പോഴും തടി കൊണ്ടുള്ള കലപ്പയാണ് ഒഴുകുന്നതിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ കാര്യം അവിടെ എഴുതി വെച്ചിരുന്നത് അവർ കണ്ടപ്പോൾ അവർ അതിന് ചുറ്റുമായി നിന്നും എങ്ങും പോയിരുന്നില്ല. ആ വൃദ്ധനായ റബി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഓർക്കുക, നാം തിരികെ നമ്മുടെ സ്വന്തം ദേശത്തേക്ക് പോകുമ്പോൾ നാം കഴുകന്റെ ചിറകുകളിന്മേൽ വഹിക്കപ്പെട്ടിരിക്കും എന്ന് നമ്മുടെ പ്രവാചകൻ പറഞ്ഞിരുന്നു. ദേശങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു. പ്രവാചകനാൽ മുൻചെന്ന അടയാളങ്ങളാകുന്നു. അവർക്ക് വേണ്ടിയുള്ള 70-ാമത്തെ ആഴ്ചയിലെത്താൻ നാം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. സഹോദരൻ പത്രോസ് പുതിയ നിയമം അവർക്ക് അവിടേക്ക് അയച്ചു കൊടുത്തപ്പോൾ അവരത് വായിച്ചിരുന്നു. അപ്പോൾ ഞാൻ സ്വയം അവിടെ നിന്നിരുന്നു. ഇത് മശിഹാണെങ്കിൽ അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പ്രവാചകന്റെ അടയാളത്തെ ചെയ്ത് ഞങ്ങൾക്ക് കാണട്ടെ എന്നവർ പറഞ്ഞു. അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും തന്റെ സഭയിൽ അവൻ ജീവിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ പ്രവാചകന്റെ അടയാളത്തെ ചെയ്ത് ഞങ്ങൾ കാണട്ടെ, ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നതാണ് എന്നവർ പറഞ്ഞു. യഹൂദന്മാർ എല്ലായ്പ്പോഴും അത് വിശ്വസിച്ചിരുന്നു. മശിഹ പ്രവാചകനായിരുന്നു എന്നവർക്കറിയാമായിരുന്നു. അന്ന് സഹോദരൻ അർഗൻ റൈറ്റിന്റെ സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ ഈ യഹൂദന്മാരും അവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ആളുകളുടെ അടുക്കലേക്ക് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരിക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായും എനിക്ക് വരുന്നതിൽ സന്തോഷമുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഈജിപ്തിലെ കൈറോയിലെത്തി. കഴിഞ്ഞ രാത്രിയിൽ കൈറോയിൽ വിമാനമിറങ്ങുന്നത് ഞാൻ കണ്ടപ്പോൾ അതെന്നെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എന്റെ പക്കൽ ഇസ്രായേലിലേക്കുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു. അവരെന്നെ കണ്ടുമുട്ടാൻ പോവുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ മൂപ്പന്മാരിൽ 1000 പേരെ ഒരുമിച്ച് കൂട്ടുക. വിമാനത്തിന്റെ അടുക്കൽ എവിടെയെങ്കിലുമായി അവരെ കൂട്ടിക്കൊണ്ടുവരിക. അവൻ ഇപ്പോഴും പ്രവാചകനാണോ അല്ലയോ എന്ന് നമുക്ക് കാണാം. ആമേൻ. എങ്കിലും അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാണാം. ഹോ, അത് നേരെ അവരുടെ കയ്യിലെത്തിയിരുന്നു. അതായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അവർക്കത് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ അത് വിശ്വസിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ കൈറോയിൽ ഇറങ്ങിയിട്ട് അവിടേക്ക് പോകാൻ തുടങ്ങി. ടിക്കറ്റ് എന്റെ പക്കൽ ഉണ്ടായിരുന്നു. ഏകദേശം 20 കൂടി വിളിക്കുന്നതിനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ പറഞ്ഞു, അതിപ്പോഴല്ല, അന്യജാതിയുടെ അതിക്രമത്തിന്റെ പാനപാത്രം ഇതുവരെയും നിറഞ്ഞിട്ടില്ല. അമോരിയരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അവിടെ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക. ഞാനത് ചിലപ്പോൾ അങ്ങനെ ഊഹിച്ചതായിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിമാനശാലയുടെ പിന്നിലേക്ക് പോയിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവിടെ നിന്നും മാറിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എന്റെ ടിക്കറ്റ് മാറിക്കൊണ്ട് മറ്റെവിടെയോ പോയി. ഞാൻ അവിടേക്ക് പോയില്ല, കാരണം അതിന്റെ നാഴിക ഇതുവരെ എത്തിയിട്ടില്ല. ഈ യഹൂദന്മാർക്ക് എപ്പോഴാണ് അത് അനുവദിക്കാൻ പോകുന്നതെന്നോ അവരോട് വീണ്ടും ഇടപെടാൻ പോകുന്നത് എപ്പോഴാണെന്നോ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുകയില്ല. എനിക്കറിയില്ല, ആർക്കും അതറിഞ്ഞുകൂടാ. എന്നാൽ ശ്രദ്ധിക്കുക, ഇസ്രായേൽ അവരുടെ സ്വന്തം ദേശത്തായിരിക്കുന്നുവെങ്കിൽ അവരായി കഴിഞ്ഞിരിക്കുന്നു. കല്ലുകളെല്ലാം പറക്കിയെടുക്കുകയും ജലസേചനവും വെള്ളവും മറ്റുള്ളതെല്ലാം ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ അവർക്കായിരിക്കുന്നു. അവർ കിണറുകളും വലിയ വലിയ നീരുറവുകളും കണ്ടുപിടിച്ചു. നിങ്ങൾ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലമാണത്. അവർ അവിടെ ഒരു നഗരം പണിതു. അവർക്ക് ജലസേചനമുണ്ട്. ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും നല്ല ഭൂമി അവർക്കുണ്ട്. അവർക്ക് ഉപ്പുകടലിൽ തന്നെ രാസപദാർത്ഥങ്ങൾ അത്രമാത്രം അധികമായി ഉണ്ടായിട്ട് ലോകം മുഴുവൻ വാങ്ങിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാ കാര്യങ്ങളും നേരെ അവരുടെ കൈകളിൽ തന്നെ വീണുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് അവർ അത് ചെയ്യുന്നത്? കാരണം ഹിറ്റ്ലറിന്റെ ഹൃദയം കഠിനമാക്കപ്പെടുകയും മുസോളിനിയുടെ ഹൃദയം കഠിനമാക്കപ്പെടുകയും ചെയ്തിരുന്നു. അത് ഫറവോന്റെ ഹൃദയം കഠിനമാക്കപ്പെട്ടതുപോലെയാണ്. അതവരെ തിരികെ അവരുടെ ദേശത്തെ ഓടിച്ചതുപോലെയുമാകുന്നു. അങ്ങനെ 40 അവർ തിരികെ അവരുടെ ദേശത്തായി എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ അവിടെ എത്തിയിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നു. അന്യജാതികളുടെ സഭ ലാവോദിക്കയിലായിരിക്കുന്നു. അത് ലാവോദിക്കയ കാലഘട്ടത്തിന്റെ അന്ത്യത്തിലായിരിക്കുന്നു. യഹൂദന്മാർ അവരുടെ സ്വന്തം ദേശത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജാതികളുടെ പരിത്യാഗവും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രപതി നമുക്കുണ്ടായിരിക്കുന്നു. നമുക്കൊരു തകർന്ന ദേശമുണ്ടായിരിക്കുന്നു. വിമാനശാലകളിൽ അണുബോംബുകൾ നമുക്ക് തൂങ്ങിക്കിടക്കുന്നു. നമുക്ക് ശീതോഷ്ണവാനായ ഒരു സഭയുണ്ടായിരിക്കുന്നു. നമുക്കൊരു സഭയും ജനങ്ങളും അവരെ തന്നെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതുണ്ട്. ആ കല്ല് വരുമ്പോൾ അതോടൊപ്പം പോകാനായി നമുക്കൊരു ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയോട് താരതമ്യപ്പെട്ടതുണ്ടായിരിക്കുന്നു. പിന്നെ എന്താണ് ശേഷിച്ചിരിക്കുന്നത്? അതേത് സമയത്തുമാകാം, മറ്റ് യാതൊന്നുവിനെയും ശേഷിക്കുന്നില്ല. നാം അന്ത്യകാലത്തായിരിക്കുന്നു. ഓ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ആ ജൂബിലിയിൽ കടക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എങ്ങനെയെങ്കിലും അതിന്റെ ഒരു ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, എത്ര പേർക്ക് ഇത് ഇപ്പോൾ കാണാൻ കഴിയും? 70 49 തിരുവെടുത്ത് തെളിയിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുവോ? 62 434 എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാമോ? എവിടെയാണ് 69 എന്തായിരുന്നു ഇത്? 483 ഈ സമയം വരെ 483 എവിടെയാണ് അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ദൈവം പറഞ്ഞിരുന്നതായ അവരുടെ സ്ഥലത്ത് എത്തുന്നതിനായി നിങ്ങൾ യഹൂദന്മാർക്കായി 40 എടുക്കുന്നു. ജാതികളുടെ കാലം അത് ചെയ്യുമെന്ന് നാം പറയപ്പെട്ടിരുന്നതായ എല്ലാത്തിലും കൂടി അത് കടന്നുപോയിരിക്കുന്നത് നിങ്ങൾ ഇവിടെ നോക്കുക. അവിടെ അവർ എന്ത് ചെയ്യുമെന്ന് നാം പറയപ്പെട്ടിരുന്നതല്ല, എന്നാൽ തിരുവെഴുത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അവരെന്ത് ചെയ്യുമെന്ന് തിരുവെഴുത്ത് എന്താണോ പറഞ്ഞിരുന്നത് അത് നേരെ അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 40 യഹൂദന്മാർ തിരികെ പോയിക്കൊണ്ടിരിക്കുകയും ദൈവം ഇവിടെ ചെയ്തിരുന്ന അതേ കാര്യം തന്നെ അവിടെ ചെയ്യുന്നതിനായി അവർ തയ്യാറായിരിക്കുകയും ചെയ്യുന്നു. അവർ ആ രീതിയിൽ പോവുകയും ആ രീതിയിൽ കടന്നു വരികയും ചെയ്യുന്നു. അങ്ങനെ ഇസ്രായേൽ തിരികെ അവരുടെ സ്വന്തം ദേശത്തായിരിക്കുന്നു. ഇപ്പോൾ ദൈവം അവരുടെ അവസാനത്തെ ആഴ്ച എപ്പോഴാണ് തുടങ്ങുന്നത്? എപ്പോഴാണ് അത്? ചിലപ്പോൾ ഇന്നായിരിക്കാം. അത് ഇന്ന് രാത്രിയിൽ സൂര്യാസ്തമയത്തിന് മുമ്പായിരിക്കാം. ദൈവം അത് പ്രഖ്യാപിക്കും. എപ്പോഴാണത് എനിക്കറിയില്ല. ഞാൻ അത്ഭുതപ്പെടുന്നു. എന്നാൽ ഞാൻ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങളത് വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്കത് പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയൊക്കെയായാലും ഞാൻ വിശ്വസിക്കുന്നു. നാം സ്വന്തം ദേശത്തായിരിക്കുന്നു. യഹൂദന്മാർ അവരുടെ സ്വന്തം ദേശത്തായിരിക്കുന്നു. നാം അന്ത്യകാലത്ത് എത്തിയിട്ട് മേഘങ്ങളിലേക്കുള്ള എടുക്കലിനായി തയ്യാറായിരിക്കുന്നു. മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ വരുമ്പോൾ സഭ ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ആകാശത്തിൽ നിന്ന് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും അതറിയാം. മലയിൽ നിന്നും പറഞ്ഞു വന്ന കല്ല് ഏത് സമയത്തും ഇവിടെ എത്താൻ തയ്യാറായിരിക്കുന്നു. അത് വരുമ്പോൾ എന്താണ് അത് ചെയ്യുന്നത്? അത് ജാതികളുടെ കാലത്തെ അവസാനിപ്പിച്ചു കളയും. അതെല്ലാം തീർത്തിരിക്കുകയും ദൈവം പരിപൂർണമായും അവരുമായിട്ട് ഇടപെടുന്നത് നിർത്തിക്കളയും. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതിനുശേഷം അവൻ എന്താണ് ചെയ്യുന്നത്? തന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സഭയെ അവൻ എടുത്തുകൊണ്ട് പോകുന്നു. എന്താണ് അഴുക്കുള്ളവൻ? അത് ന്യായവിധിയിൽ കടന്നു വരുന്ന ബുദ്ധിയില്ലാത്ത കന്യകയും മറ്റുള്ളവരുമാണ്. ഇത് നാം തുടരുമ്പോൾ വേറൊരു ചിത്രത്തിൽ നാം അതെടുക്കുന്നതാണ്. അവർ വീണ്ടെടുക്കപ്പെട്ടവരാൽ ന്യായവിധിക്കപ്പെടുന്നതിനായി വെള്ളസിംഹാസനത്തിൽ എത്തുന്നതാണ്. അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകരുത്, കാരണം വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് പൗലോസ് പറഞ്ഞു. അത് ശരിയാണ്. നാം ഇവിടെ അന്ത്യസമയത്തായിരിക്കുന്നു. തീർച്ചയായും ഇപ്പോൾ ശരി, ആഴ്ചവട്ടത്തിന്റെ മധ്യേ ഇവിടെ ഇത് 70 ആകുന്നു. ഈ ഓരോ ആഴ്ചയും കൃത്യമായും 7 വർഷമായിരുന്നെങ്കിൽ നമുക്ക് 69 ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ജാതികളുടെ കാലവും നാം ജാതികളുടെ കാലത്തിന്റെ അന്ത്യസമയത്തുമായിരിക്കുന്നു. എങ്കിൽ യഹൂദന്മാർക്ക് 1 ആഴ്ച കൂടി ശേഷിച്ചിരിക്കുന്നു. അത് ശരിയല്ലേ? അത് കൃത്യമായും 7 വർഷങ്ങളാകുന്നു. ഇത് 7 വർഷമായിരുന്നെങ്കിൽ അത് 7 വർഷമാകുന്നു, കാരണം 70 ആഴ്ചവട്ടം നിന്റെ ജനങ്ങൾക്കായി തീരുമാനിച്ചിരിക്കുന്നു എന്നവൻ പറഞ്ഞു. അതുകൊണ്ട് യഹൂദന്മാർക്ക് 7 വർഷമുണ്ടെന്ന് നമുക്കറിയാം. അത് സത്യമല്ലേ? ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഒരു ചോദ്യമുണ്ടെങ്കിൽ അതറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആഴ്ചവട്ടത്തിന്റെ മധ്യേ, യഹൂദന്മാരുടെ ഈ ആഴ്ചവട്ടത്തിന്റെ മധ്യേ, അത് 3.5 വർഷങ്ങളാകുന്നു. പ്രഭുവായ എതിർ ക്രിസ്തു, ഒരു പ്രഭു അവിടെ വരാനിരിക്കുന്നു. ഓർക്കുക, അവൻ റോമിൽ നിന്ന് വരും. അത് വരുവാനിരിക്കുന്ന പ്രഭുവാണ്. എന്താകുന്നു അവൻ? ഒരു പോപ്പാകുന്നു. അത് ജനങ്ങളുടെ ഇടയിൽ വരുവാനിരിക്കുന്ന പ്രഭുവാകുന്നു. യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ അവിടെ എഴുന്നേൽക്കും. ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാരായ നിങ്ങൾ പറയും, കൊള്ളാം, ഇപ്പോൾ അത് ഇതാകുന്നു അത്രേ. എന്നാൽ ഒരു നിമിഷം നിൽക്കുക. പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അത് സഭകളുടെ ഐക്യമുണ്ടാക്കുകയും മൃഗത്തിന് പ്രതിമയുണ്ടാക്കുകയും അതോടൊപ്പം പോവുകയും ചെയ്യുമെന്ന് നാം കണ്ടിരുന്നു. കൂടാതെ യഹൂദന്മാരെയും ആ സഖ്യത്തിലേക്ക് വിളിക്കപ്പെടുന്നതായി നാം കാണുന്നു. അതെ ശ്രീമാൻ, അങ്ങനെ അവർ യോജിക്കുകയും ചെയ്യും. അവരത് ചെയ്തു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെ അവനൊരു നിയമം അവരോടൊപ്പം ഉണ്ടാക്കുന്നു. 70ാമത്തെ ആഴ്ചവട്ടത്തിന്റെ മധ്യേ എതിർ ക്രിസ്തു യഹൂദന്മാരുടെ നിയമം തകർത്തുകളെയും. നിന്റെ ജനമാണ്, എന്തുകൊണ്ടാണ്? വെളിപാട് 11 നാം ഇത് വായിക്കുന്നു. അത് 11 ആണ്. നാം 19 ഇപ്പോൾ വരികയാണ്. ആ സമയത്ത് അവൻ തന്റെ 2 പ്രവാചകന്മാരെ അയക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്യും. അവർ ഈ പ്രവാചകന്മാരോട് കോപിതരായിട്ട് യഥാർത്ഥത്തിൽ അവരെ കൊന്നുകളയും. അത് ശരിയല്ലേ? അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും ഗോമറ എന്നും പേരുള്ള യെരുശലേമിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അത് ശരിയല്ലേ? 3 ദിവസവും രാത്രിയും അവർ അവിടെ കിടക്കും. 3 ദിവസവും രാത്രിയും കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്നും ജീവശ്വാസം അവരിൽ വന്നിട്ട് അവർ മഹത്വത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ആ സമയത്ത് നഗരത്തിന്റെ 10ൽ 1 ഇടിഞ്ഞു വീണു. അത് ശരിയല്ലേ? എന്താകുന്നുവത്? അവസാനത്തെ 70 വർഷത്തിന്റെ മധ്യയുള്ള കാര്യമാകുന്നു. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞതിനു ശേഷം ബുദ്ധിയില്ലാത്ത കന്യകയും സഖ്യവും, അത് മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയൻകാരും ശീതോഷ്ണമാരായ എന്തുകൊസ്തുകാരും ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന ഒരു സഖ്യമാണ്. അതിന്റെ വലിയ ഭരണവ്യവസ്ഥകൾ അവർക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അവരത് ചെയ്യുമ്പോൾ അവരൊരു നിയമമുണ്ടാക്കും. അങ്ങനെ ഇപ്പോൾ നമുക്കിപ്പോഴുള്ള ഈ പുതിയ പോപ്പ് ഇപ്പോൾ എല്ലാവരെയും കൂടി ഒന്നിച്ചാക്കാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാം കൂടി കൂട്ടി കുമ്പാരമാകുന്നത് കാണുന്നില്ലേ? അതിനെക്കുറിച്ചൊരു ഭാഷണം കൊടുത്തിട്ട് എല്ലാവരെയും ഒന്നിച്ചാക്കിക്കൊണ്ടുവരികയാണ്. 100ഓളം വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ട് 1000ഓ 2000ഓ വർഷങ്ങളായിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവൻ എല്ലാവരെയും തമ്മിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സഖ്യമുണ്ടാക്കുകയും യഹൂദന്മാർ അത് സ്വീകരിക്കുകയും ചെയ്യും. ഹോ സ്തോത്രം ദൈവമേ, ഹാലലൂയ. എന്നേക്കും ജീവിക്കുന്ന നമ്മുടെ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അവിടെയാണ് നിങ്ങളായിരിക്കുന്നത് ഇപ്പോൾ സഹോദര. ഇതത്രയും സാധാരണമായിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് അത് കാണാൻ കഴിയുന്നത് പോലെയാണ്. അത് യഹൂദന്മാരെയും പ്രൊട്ടസ്റ്റന്റുകാരെയും കാത്തോലിക്കരെയും തമ്മിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന സഖ്യമാണ്. കൂടാതെ ഓർക്കുക, ഈ 2 പ്രവാചകന്മാർ വരുമ്പോൾ അവർ എന്താണ് ചെയ്യുക? ഈ മൃഗം, അതായത് ഈ പ്രഭു, വിശുദ്ധ ജനത്തിന്റെ ശക്തിയെ തകർത്തുകളയും. അവൻ എന്താണ് ചെയ്യുക? അവനവരോട് ഈ നിയമത്തെ തകർത്തുകളയും. 3.5 വർഷത്തിന് ശേഷം അവനവരെ പുറത്താക്കും. അത് കമ്മ്യൂണിസമാണെന്ന് ജനങ്ങൾ വിചാരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇതുവരെയും നിങ്ങളോട് ഇടപെട്ടിട്ടില്ലാത്തതിനാലാണ്. ഇത് കമ്മ്യൂണിസം അല്ല, ഇത് മതമാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാണ്ടക്കോണം, അതത്രമാത്രം അടുത്തായിരിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. യേശു അപ്രകാരം പറഞ്ഞിരിക്കുന്നു, നാം അന്ത്യസമയത്താകുന്നു. ഈ രണ്ട് പ്രവാചകന്മാർ എന്താണ് ചെയ്യുന്നത്? ഇത് മോശയും ഏലിയാവുമാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അവർ യഹൂദന്മാരോട് അവരുടെ തെറ്റിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കും. അവിടെയുള്ള യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്നും ഈ പ്രവാചകന്മാരാൽ 144,000 പേരെ ദൈവം വിളിക്കും. എന്താകുന്നു ഇത്? ഏലിയാവിന്റെ ആത്മാവ് അന്യജാതിയുടെ സഭയിൽ നിന്നും മാറിയിട്ട് യഹൂദന്മാരുടെ സഭയിൽ നേരെ തുടരുകയും അവരെ വിളിക്കുകയും ചെയ്യും. മോശ അവനോടൊപ്പം ഉണ്ടായിരിക്കും. ഹാലലൂയ! നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? എന്നിട്ട് അവരുടെ മസിഹായെ തള്ളിക്കളഞ്ഞ യഹൂദന്മാരോട് പെന്തിക്കോസ്തിന്റെ അതേ സന്ദേശം പ്രസംഗിക്കുകയും ചെയ്യും. ആമേൻ. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? പെന്തിക്കോസ്തിന്റെ അതേ സന്ദേശം തന്നെ ഈ യഹൂദന്മാർ അവരോട് പ്രസംഗിക്കുന്നതാണ്. അവർ അത്രമാത്രം ഈ യഹൂദന്മാരെ വെറുത്തിട്ട് അവരെ കൊന്നുകളയും. അവർ എല്ലാ ദേശക്കാരാലും വെറുക്കപ്പെടും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അതിന്റെ കാരണം എന്താണെന്നാൽ അവർ ഒരു വലിയ ശക്തിയേറിയ 144,000 പേരെ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പക്കൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. സഹോദര, നിങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, അവർ അത് ചെയ്തിരുന്നു. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുകയും അവർ ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കുകയും ചെയ്തു. അവർ ബാധകളെയും മറ്റെല്ലാം തന്നെ കൊണ്ടുവന്നു. റോമാക്കാർക്ക് പോകാൻ ഒരു കഠിന വഴി അവർ കൊടുക്കും. എന്നാൽ അവസാനം അവർ കൊല്ലപ്പെടും. നമ്മുടെ ദൈവം ക്രോധിക്കുമ്പോൾ അവനൊരു ഭയങ്കരമായ ദൈവമാകുന്നു. എന്നാൽ ഓർക്കുക, അത് 70-ാമത്തെ ആഴ്ചവട്ടത്താകുന്നു. അപ്പോൾ സഭ മഹത്വത്തിലായിരിക്കും. ആമേൻ. അവിടെ കല്യാണം വരുന്ന നടന്നുകൊണ്ടിരിക്കും. അതെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, അവിടെയാണ് മണവാട്ടി തിരികെ 1000 ആണ്ട് കാലത്തെ മന്ദിരത്തിലേക്ക് യഹൂദന്മാരുടെ കാലശേഷം അഭിഷേകം ചെയ്യപ്പെട്ട് കടന്നു വരുന്നത്. ഇവിടെ ഇതാ അവനൊരു വെള്ളക്കുതിരമേൽ വരുന്നു. അവനെ അനുഗമിച്ചവരും വെള്ളക്കുതിരമേലായിരുന്നു. കുതിര ശക്തിയാകുന്നു. അവർ വെള്ളവസ്ത്രം ധരിച്ചിരുന്നു, അല്ലെങ്കിൽ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുകയും ദൈവവചനമെന്ന് പേരെഴുതിയുമിരുന്നു. അവൻ ശക്തനായ വിജയിയായിരുന്നിരുന്നു. അതേ ശ്രീമാൻ, അത് 1000 ആണ്ട് കാലത്തെ സ്ഥാപിച്ചിട്ട് ആലയത്തിലേക്ക് വരുന്നതിനാണ് സ്തോത്രം. അവിടെ അവൻ 144,000 പേരുമായി കണ്ടുമുട്ടുന്നു. അത് 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ ശേഷമായിരുന്നു. ഇത് 70-ാമത്തെ ആഴ്ചവട്ടത്തെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ മധ്യത്ത് വെച്ച് അവൻ ഇത് തകർക്കുകയും ചെയ്യും. കാരണം ഭൂമിയെ ദണ്ഡിപ്പിച്ചിരുന്ന 2 പെന്തിക്കോസ്തുകാരായ പ്രവാചകന്മാരെ അവൻ കൊന്നുകളയുന്നു. അവൻ സഭയെ ശപിക്കുകയും അവൻ അതിനെ തീ കൊണ്ട് കത്തിക്കുകയും ചെയ്യും. കടലിൽ കപ്പലേറുന്നവരും അത് കണ്ടിട്ട് അയ്യോ അയ്യോ, അനശ്വര നഗരമായ റോം 1 മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് പറയുന്നത് നമുക്ക് കാണാം. അതിനെ കഷണങ്ങളായി തകർത്ത് കളഞ്ഞു. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ദൈവത്തിനറിയാം. ഒരു ദൂതൻ അതിന്മേലേക്ക് നോക്കിയിട്ട് ക്രിസ്തുവിന്റെ സാക്ഷികളുടെ രക്തവും അവളിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം അവൾ പുറത്തുപോയി സംഘടിക്കുകയും ഈ തരത്തിൽപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുകയും സഭയെ ദൂഷിക്കുകയും ചെയ്തിട്ട് അവളുടേതായി ചതിവ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ഇതിനെ ഉയർത്തിപ്പിടിക്കാനും അവരെ പുറത്തു കൊണ്ടുവരാനും ശ്രമിച്ച എല്ലാവരെയും കൊന്നുകളയുകയും ചെയ്തു. സ്തോത്രം. ഓ, എനിക്കറിയില്ല, ഞാൻ യാത്ര ചെയ്യുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾ പുത്രന്റെ പ്രകാശത്തിനായും പുത്രന്റെ പ്രകാശത്തിൽ നടക്കുന്നതിനും സന്തോഷമുള്ളവരല്ലേ? സഹോദര, നാം എവിടെയായിരിക്കുന്നു? അവസാന നാഴികയിലായിരിക്കുന്നു. ഏത് സമയത്തും ഇത് സംഭവിക്കാം. നാം ഇവിടെ എത്തിയിരിക്കുന്നു. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ സഭയായ അന്ത്യസഭയിലേക്ക് സന്ദേശം പോയി കഴിഞ്ഞിരിക്കുന്നു. അല്പമായി അവർക്ക് കൊടുത്തിരിക്കുന്ന 40 വർഷങ്ങളായി യഹൂദന്മാർ അവരുടെ സ്വന്തം ദേശത്തായിരിക്കുന്നു. പുതിയ നഗരം പണിതു കഴിഞ്ഞിരിക്കുന്നു. അവർ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? മസിഹയുടെ വരവിന് വേണ്ടിയാണ്. അതെപ്പോഴായിരിക്കും എനിക്കറിയില്ല. ആ കല്ല് ഈ ബിംബത്തെ തടിക്കുമ്പോൾ അവൾ പോയി കഴിഞ്ഞിരിക്കും. പിന്നെ എല്ലാം കഴിഞ്ഞിരിക്കും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആഴ്ചവട്ടത്തിന്റെ മധ്യേ, അതായത് 3.5 വർഷങ്ങൾ എന്ന് പറയുന്നതാണ് ശരി, അവൻ നിയമം തകർത്ത് കളഞ്ഞിട്ട് അവർ സ്ഥാപിച്ചിരുന്ന ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. കാരണം അവൻ നേരെ ചെന്നിട്ട് പറയും, നോക്കൂ, നിങ്ങൾ എല്ലാവരും സഭകളാണ്, നിങ്ങൾക്ക് മൃഗത്തിന്റെ പ്രതിമയിൽ സ്വീകരിക്കപ്പെടാൻ കഴിയും, നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കാം, അങ്ങനെ നാം കമ്മ്യൂണിസത്തെ ഒഴിവാക്കി കളയും, നാം കമ്മ്യൂണിസത്തെ മുഴുവനായും വീശിയെറിഞ്ഞു കളയും. നോക്കൂ, അവർക്കത് ചെയ്യാൻ കഴിയും, അവർ അത് ചെയ്യും. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർ നിരന്തര ഹോമയാഗം പ്രതിഷ്ഠിക്കും. മന്ദിരം വീണ്ടും പണിയുമ്പോൾ യാഗം തിരികെ വരും. വരുവാനിരിക്കുന്ന പ്രഭു ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ നിയമം തകർത്ത് കളയുകയും യാഗങ്ങളെ നിർത്തലാക്കി കളയും. അവനത് ചിതറിച്ചു കളയും, ചിതറിച്ചു കളയും എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ എന്താണോ ചെയ്യുന്നത് അത് സമാപ്തിയോളം നിൽക്കും. ശ്രദ്ധിക്കുക, മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ എന്താണ് മ്ലേച്ഛത? വെറുപ്പുളവാക്കുന്നതാണ്, ശൂന്യമാക്കും. അതെന്താണ്? ഇല്ലാതെയാക്കുമെന്നാണ്. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ അത് ശൂന്യമാക്കിക്കളയും. റോമാക്കാരുടെ ശക്തിയുടെ ചിറകിന്മേൽ അവർ ബുദ്ധിയില്ലാത്ത കന്യകമാരെയും യഹൂദന്മാരെയും എല്ലാം പിടിച്ചടക്കും. നാം എല്ലാവരും റോമാക്കാരായിരിക്കും, അല്ലെങ്കിൽ നാം യാതൊന്നുമായിരിക്കില്ല. അവൻ ആഴ്ചവട്ടത്തിന്റെ മധ്യേ നിയമം തകർത്തു കളയും. മ്ലേച്ഛതയുടെ ചിറകിന്മേൽ, യേശുവിന്റെ സമയത്ത് അത് മ്ലേച്ഛതയായിരുന്നുവെങ്കിൽ റോമാക്കാർ അവരുടെ പ്രചാരണവുമായി വരുമ്പോൾ അത് വീണ്ടും റോമായിരിക്കും. അത് സഭയ്ക്ക് വീണ്ടും മ്ലേച്ഛതയായിരിക്കും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ അവൻ എന്തു ചെയ്യും? അവൻ സമാപ്തിയോളം തുടരും, അതായത് അന്ത്യത്തോളം തുടരും. ഇപ്പോൾ യഹൂദരും റോമൻകാരും പ്രൊട്ടസ്റ്റന്റുകാരും അത് ബുദ്ധിയില്ലാത്ത കന്യകയാണ്. അവർ തമ്മിൽ ഒരുമിച്ച് കൂടി സഖ്യത്തിലായിട്ട് സംയുക്ത സഭയുടെ രൂപത്തിലാകും. അത് യേശു മത്തായി 24 വെളിപാട് 13:14 പറഞ്ഞതുപോലെ ആയിരിക്കും. നമുക്ക് വെളിപാട് 13:14 എന്താണെന്ന് നോക്കാം. അതെന്താണെന്ന് നോക്കുന്നതിനായി 13:14 ഞാൻ കുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ശരി ശ്രീമാൻ. അത് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും അത് ഈ സഭകളെ ഐക്യത്തിലാക്കിയാണ്. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ സംശയത്തിന്റെ യാതൊരു നിഴലുമില്ലാതെ ആ മൃഗം ആരായിരുന്നുവെന്നും മുറിവേറ്റിട്ടും ജീവിക്കുന്ന ആ ശക്തി ആരാണെന്നും നമുക്കറിയാം. അത് വിഗ്രഹാരാധന ചെയ്തിരുന്ന റോം കൊല്ലപ്പെട്ടപ്പോൾ പോപ്പിന്റെ ഭരണം അതിന്റെ സ്ഥാനത്തെ എടുത്തതാണ്. വിഗ്രഹാരാധനയുടെ ശക്തി കൊല്ലപ്പെട്ടപ്പോൾ പോപ്പിന്റെ ശക്തി അതിന്റെ സ്ഥാനത്തെ എടുത്തു. ഇപ്പോൾ വെളിപാട് 13:14 മത്തായി 24 യേശു അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മൃഗത്തിന് ഒരു പ്രതിമയാണ്. പൗലോസ് തെസലോനിക്കരുടെ 2:2, 3, 4 വാക്കുകൾ പറയുന്നു. നമുക്കതെടുത്തിട്ട് ഇവിടെ പൗലോസ് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആ മഹാനായ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ മഹാനായ ഈ പ്രവാചകന്റെ മേലായിട്ട് അന്ത്യകാലത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. തെസലോനിക്കരുടെ 2:2 ശരി ശ്രീമാൻ, നമുക്ക് 3 തൊട്ട് വായിക്കാം. അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, നമുക്കിപ്പോൾ വായിക്കാം. എല്ലാവരും അടുത്ത് ശ്രദ്ധിക്കുക. പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഇവിടെ ശ്രദ്ധിക്കുക. ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അവനത് അവരുടെ തലയ്ക്ക് മീതെ കൂടി എടുക്കാൻ ശ്രമിച്ചിട്ട് നേരെ ഇവിടേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ആദ്യമേ സഭയിൽ നിന്നും വിശ്വാസത്യാഗം സംഭവിക്കണം. നോക്കൂ, ഈ ലാവുദിക സഭാകാലത്ത് അതെത്തിയിരിക്കുന്നു. അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അധർമ്മമൂർത്തിയുമായവൻ, അത് പരിശുദ്ധാത്മാവിൽ അവിശ്വാസമാണ്. അവിശ്വാസം വെളിപ്പെടും. നാശയോഗ്യനും അത് യൂദാസിനെ പോലെ സഭയുടെ ഖജാഞ്ചിയായിരുന്നു. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. സഹോദര, വത്തിക്കാന് പുറത്തായി അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ഭൂമിയിലുണ്ടോ? എവിടെയാകുന്നു ഇതായിരിക്കുന്നത്? വെളിപാടിന്റെ 13 മുൻപോട്ട് തുടരുകയാണെങ്കിൽ ഈ മനുഷ്യനൊരു നഗരത്തിലായിരിക്കുന്നതും നഗരം 7 മേലായിരിക്കുന്നതും കാണാം. ഈ മൃഗത്തിന്റെ അക്കങ്ങൾ 666 ആകുന്നു. അത് ലത്തീൻ അല്ല റോമൻ അക്ഷരത്തിൽ 666 ആകുന്നത് വൈഗേരിയസ് ഫിലിഡേ എന്നെഴുതിയിരിക്കുന്നു. അത് ദൈവപുത്രന് പകരമായി എന്ന് പോപ്പിന്റെ സിംഹാസനത്തിൽ എഴുതിയിരിക്കുന്നു. കൂടാതെ അവന്റെ കസേരയിൽ ഒരു 3 കിരീടമുണ്ടായിരിക്കുന്നു. എന്റെ കൈ എന്റെ മുഖത്തേക്ക് ഇപ്രകാരം അടുത്തിരിക്കുന്നത് പോലെ ഞാൻ അത്രയും അടുത്തായി നിന്നുകൊണ്ട് ആ കിരീടത്തെ നോക്കിയിരുന്നു. അങ്ങനെ പോപ്പിന്റെ അലങ്കരിച്ച കിരീടത്തെ വത്തിക്കാനിൽ ഞാൻ സ്വയം തന്നെ കണ്ടിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയാം എന്ന് തീർച്ചയായിരിക്കുന്നു. ദൈവമെന്നോ എല്ലാ ദൈവിക മനുഷ്യരെന്നോ പേരുള്ള സകലത്തിന് മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവരിൽ എല്ലാവരിലും അധികം അവൻ വിശുദ്ധനാകുന്നു. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിക്കുന്നു. ഭൂമിയിൽ പാപങ്ങളെ ക്ഷമിക്കുവാനും മറ്റുമാകുന്നു. അത് നിങ്ങൾക്കറിയാമെന്ന് തീർച്ചയാണ്. പൗലോസ് പറഞ്ഞു, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനായവൻ വെളിപ്പെടുകയും വേണം. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞുവെന്ന് ഓർക്കുന്നില്ലേ? ഓ, ഞാനും അവിടെ ഇരുന്നു കൊണ്ട് പൗലോസ് അത് പ്രസംഗിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഞാൻ അവനെ കേൾക്കുന്നതിൽ എത്രയധികം ആഗ്രഹിക്കുന്നു. ഹോ ദൈവമേ, ഇപ്പോൾ എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത്? മൃഗത്തിനൊരു പ്രതിമയുണ്ടാക്കിയാണ്. തെസലോനിക്കർ 2 ഇപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത് ശ്രദ്ധിക്കുക, വാസ്തവമായും അടുത്ത് ശ്രദ്ധിക്കുക. ഒരു പോപ്പിന്റെ വരവിനെ സഭ നേരത്തെ അനുഭവപ്പെട്ടിരുന്നു. എന്തായിരുന്നു ഇത്? പൗലോസിന്റെ സഭാകാലത്തിന്റെ അവസാനത്തായിരുന്നു. ഈ നിക്കോലാവിയരുടെ നടപ്പ് ഉയർന്നു വരുന്നത് അവർ കണ്ടിരുന്നു. അവർ ഒരു വിശുദ്ധ മനുഷ്യനെ ഉണ്ടാക്കുവാൻ പോകുകയായിരുന്നു. എന്തായിട്ടായിരുന്നു? പോപ്പായിരുന്നു. ലൗകികതയും കുലീനാധിപത്യവും സഭയിലേക്ക് എഴിഞ്ഞു കയറിയിട്ട് ആരാധനയുടെ ക്രമത്തെ മാറ്റിക്കളഞ്ഞു. പൗലോസ് പരിശുദ്ധാത്മാവിനാൽ തന്റെ ആത്മാവിൽ അത് മനസ്സിലാക്കി. അങ്ങനെ സഭ അതിന്റെ തരംതിരിക്കലാലും പ്രതാപത്താലും പ്രതാപമുള്ള വ്യക്തികളാലും മറ്റുമായിട്ട് അവിടെ എന്തോ ഒന്ന് കടന്നു വരുന്നത് അവർ കണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് അവരെ അവസാന കാലത്തേക്ക് മുന്നറിയിക്കുകയായിരുന്നു. യേശു അതിനെക്കുറിച്ച് എപ്രകാരം പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? നിക്കോലാവിയരുടെ നടപ്പ് ഉപദേശമായി തീരുകയും അതിനുശേഷം അതൊരു സംഘടനയായി തീരുകയും ചെയ്തു. സഹോദരന്മാരെ, നാം ഇപ്പോൾ ഇരുട്ടിലല്ല എന്ന് ഓർക്കുക. നാം ഇവിടെ എത്തിയിരിക്കുന്നു. സഭയുടെ മേലുള്ള നിക്കോലാവിയരുടെ നടപ്പും സംഘടനാ സഭയുടെ തുടക്കവും വലിയ പ്രതാപമുള്ളവരും മറ്റെല്ലാം കൂടി കത്തോലിക്ക സഭയായി രൂപം കൊണ്ടു. യഥാർത്ഥമായ പെന്തിക്കോസ്തന്റെ വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്യാഗം സംഭവിക്കാതെ ഒരന്ത്യകാല സമയം ഉണ്ടാകാൻ കഴിയുകയില്ല എന്ന് പൗലോസ് പറഞ്ഞു. പെന്തക്കോസ്തന്റെ വിശ്വാസം നീക്കിക്കളയപ്പെടുകയും ചെയ്യുകയും അന്തസ്സുള്ളവർ കടന്നു വരികയും ചെയ്യും. ദൈവത്തിന്റെ സ്ഥാനത്ത് എടുക്കുന്നതിനായി അവർക്കൊരു മനുഷ്യനുണ്ടായിരിക്കുകയും അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് സകല ജനങ്ങളുടെ മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളിയുമായിരിക്കും. കൂടാതെ ഇതെന്തായിരുന്നുവെന്ന് നാം കണ്ടിരുന്നു. നിക്കാവ് എന്ന് വെച്ചാൽ ശക്തിയെ ജയം പ്രാപിക്കുകയെന്നാകുന്നു. ദൈവമെന്ന പേരുള്ള സകലത്തിന് മീതെ ദൈവമെന്ന് നടിച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇരിക്കുന്നു. അന്ത്യകാലത്ത് ആദ്യമായി വിശ്വാസത്യാഗം സംഭവിക്കണമെന്ന് പൗലോസ് പറഞ്ഞു. അങ്ങനെ നാം നേരെ അവിടെ എത്തിയിട്ട് വിശ്വാസത്യാഗത്തെ ഇപ്പോൾ കാണുന്നു. സഭ അതിൽ നിന്നും കൂടുതൽ കൂടുതലായി മാറിക്കൊണ്ടിരിക്കുകയും തിരികെ വീണ്ടും അതിലേക്ക് പോകുകയും ചെയ്യുന്നത് നാം കാണുന്നു. നാം അന്ത്യകാലത്തായിരിക്കുന്നു. ശരി, ഇപ്പോൾ 69 ആഴ്ചവട്ടം പരിപൂർണമായും യോജിച്ചിരിക്കുകയും യഹൂദന്മാർ അവരുടെ സ്വന്തം ദേശത്തെത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ അന്യജാതി സഭ അന്ത്യകാലത്ത് നിക്കോലാവിയരുടെ സമയത്ത് അല്ലെങ്കിൽ ലാവോദിക്യ കാലത്ത് കൃത്യമായും എത്തിച്ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ വരവും എല്ലാ കാര്യങ്ങളുടെ അവസാനവും ഈ കാലത്തിന്റെ അന്ത്യവും മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലും എത്രമാത്രം അടുത്തായിരിക്കുന്നു. അവൻ 70 ആഴ്ചവട്ടം അല്ലെങ്കിൽ 7 തുടങ്ങുന്ന നിമിഷം തന്നെ സഭ പോയി കഴിഞ്ഞിരിക്കും. സ്നേഹിതരെ, നിങ്ങൾക്കിത് കാണാമോ? നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. നാം ഇപ്പോൾ കുഞ്ഞുങ്ങളെ പോലെ ആകാതിരിക്കട്ടെ. നാം ഇനിയും കൂടുതൽ വിനോദശീലരാകാതിരിക്കട്ടെ. നാം അന്ത്യസമയത്ത് എത്തിയിരിക്കുന്നു. എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്. നാം അന്ത്യസമയത്താകുന്നു. നാം ഇവിടെ എത്തിയിരിക്കുന്നു. 69 ആഴ്ചവട്ടം കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നു. യഹൂദന്മാരുടെ തിരികെ മടങ്ങിവരവും കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നു. സഭാ കാലഘട്ടവും കൃത്യമായി യോജിച്ചിരിക്കുന്നു. നാം അന്ത്യസമയത്തായിരിക്കുന്നു. അന്ത്യസമയത്തിന്റെ അന്ത്യമായ ലാവോദിക്യ സഭാകാലത്തായിരിക്കുന്നു. നക്ഷത്രങ്ങളായ ദൂതന്മാരെല്ലാം അവരുടെ സന്ദേശത്തെ പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പോയി കഴിഞ്ഞിരിക്കുന്നു. നാം തീരത്തോടടുത്തുകൊണ്ടിരിക്കുന്നു. 40 യഹൂദന്മാർ തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. അവർ അവരുടെ സ്വന്തം ദേശത്തായിരിക്കുന്നു. എന്താണ് അടുത്തതായി സംഭവിക്കാനുള്ളത്? അത് കല്ലിന്റെ വരവാണ്. എപ്പോഴാണ് അത് സംഭവിക്കുക എനിക്കറിയില്ല. എന്നാൽ സഹോദര, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തയ്യാറായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ വസ്ത്രങ്ങളെല്ലാം തയ്യാറായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പക്കൽ വളരെ കുറച്ചു നേരം മാത്രമേ ഉള്ളൂ. അതിനാൽ നിങ്ങൾ ഒരു നിമിഷത്തേക്ക് കൂടി വളരെ നിശബ്ദതയോടെ ശ്രദ്ധിക്കുക. അവൻ 70 ആഴ്ചവട്ടം അല്ലെങ്കിൽ 7 തുടങ്ങുന്ന ഉടനെ തന്നെ സഭ പോയി കഴിഞ്ഞിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും ഉദ്ധരിക്കുകയാണ്. ഞാൻ വീണ്ടും ഉദ്ധരിക്കുന്നതിനാൽ നിങ്ങൾക്ക് മറക്കാനിടയാകില്ല. ഇതാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ പേനയിലിട്ടത്. നാം ലാവോദിക്യ കാലത്തായിരിക്കുന്നു. ക്രിസ്തു തന്റെ സഭയാൽ തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു. ഈ കാലത്തെ നക്ഷത്രവും സന്ദേശവും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ അവരുടെ ദേശത്തായിരിക്കുന്നു. നാം എവിടെയാണെന്ന് നിങ്ങൾ നോക്കുക. നാം അവസാനത്തായിരിക്കുന്നു. ഒന്നോ രണ്ടോ പ്രസ്താവനകൾ കൂടി മാത്രം. നാം അവസാനത്തെ 7 സമീപിക്കുന്നതിനായി ശ്രമിക്കുമ്പോൾ നാം ഇപ്പോൾ കാണുന്ന ഈ കാര്യങ്ങൾ ദൈവകൃപയാൽ നമ്മെ സഹായിക്കാനിടയാക്കും. നാം അതിനെ എവിടെയാണ് വിട്ടുകളഞ്ഞതെന്ന് നിങ്ങൾ കാണും. വെളിപാട് 6:1 തൊട്ട് വെളിപാട് 19:21 വരെ നാം അത് വിട്ടുപോയിരുന്നേനെ. കാരണം നാം അതിനെ ഇപ്പോഴുള്ള അന്യജാതിയുടെ കാലത്തേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവിടെ അത് ഈ കാലത്തിനും അപ്പുറത്തായിരുന്നു. നാം ഇപ്പോൾ ദൈവത്തിന്റെ വചനത്താലും ഇതിഹാസങ്ങളാലും മറ്റെല്ലാ കാര്യത്താലും കാലത്തിന്റെ അടയാളങ്ങളാലും ദിവസങ്ങളാലും മറ്റ് യാതൊന്നും ശേഷിച്ചിട്ടില്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. നാം അന്യജാതിയുടെ സമാപ്തിയുടെ സമയത്താകുന്നു. നാം അതിനെക്കുറിച്ച് എന്താണ് ചെയ്യുക? ഇതെന്റെ പ്രാണനും നിങ്ങളുടെ പ്രാണനുമാകുന്നു. എന്റെ ജീവനും നിങ്ങളുടെ ജീവനുമാകുന്നു. ഇത് നമ്മുടെ പ്രിയമുള്ളവരുടെ ജീവനാകുന്നു. നാം വളരെയധികം തലോടിക്കപ്പെട്ടു വന്നിരിക്കുന്നു. നമുക്ക് വളരെ കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട്. നാം നീങ്ങുന്നതാണ് നല്ലത്. നാം വിചാരിക്കുന്നതിലും താമസിച്ചിരിക്കുന്നു. ഇതോർത്തുകൊള്ളുക. നിങ്ങൾ ഇത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊരു വിസ്മയിപ്പിക്കുന്ന പ്രസ്താവനയാണ്. ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക, ഇതെന്റെ അവസാനത്തിന് മുമ്പുള്ള അഭിപ്രായമാണ്. ഇതിനുശേഷം ഒരു ചെറിയ കുറിപ്പ് നിങ്ങളോട് സംസാരിക്കാനേ എന്റെ പക്കലുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളത് ഒരു നിമിഷത്തേക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ മുമ്പോട്ട് കടന്നു പോകുന്നതിനായി വിസ്മയിപ്പിക്കുന്ന ചില കാര്യം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഈ കാലത്തിന്റെ അവസാനവും കർത്താവിന്റെ വരവിനും ഇടയ്ക്കായി ഒരു പിച്ചാത്തി കടക്കാൻ പോലുമുള്ള ഇടമില്ല. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് യാതൊന്നും ശേഷിച്ചിട്ടില്ല. ഇസ്രായേൽ അവരുടെ സ്വന്തം ദേശത്തായിരിക്കുന്നു, നമുക്കതറിയാം. നാം ലവോദിക്യ സഭയിലാകുന്നുവോ? ഈ പെന്തിക്കോസ്ത് കാലത്തിന്റെ സന്ദേശം ജനങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ട് യഥാർത്ഥമായ പെന്തിക്കോസ്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനായി പോയി കഴിഞ്ഞിരിക്കുന്നുവോ? ഓരോ കാലഘട്ടത്തിൽ കൂടെ ദൂതന്മാർ കൃത്യമായും അതേ കാര്യം ചെയ്തുകൊണ്ട് വന്നിരുന്നുവോ? രാജ്യം രാജ്യത്തോടെതിരായിരിക്കുന്നുവോ? മഹാവ്യാധി ഉണ്ടായിരിക്കുന്നോ? ഇന്ന് ദേശത്തൊരു ക്ഷാമമുണ്ടായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനായി യഥാർത്ഥ സഭ 100 മൈലുകൾ യാത്ര ചെയ്തു വരുന്നില്ലേ? അപ്പത്തിനായുള്ള വിശപ്പല്ല, എന്നാൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനുള്ള വിശപ്പാണ്. ഇതാ ക്ഷാമമായിരിക്കുന്നു. അത് ശരിയല്ലേ? എന്തുകൊണ്ടെന്നാൽ നാം അതിന്റെ മധ്യേ ഇപ്പോൾ തന്നെ ഇവിടെയായിരിക്കുന്നു. നാം എവിടെ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? നാം ആ കല്ലിനായി കാത്തിരിക്കുന്നു. ഒരു വിസ്മയിപ്പിക്കുന്ന പ്രസ്താവന. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം നൽകിയ സമയം തൊട്ട് ഇത് വിട്ടുകളയരുത്. ഉത്പത്തി 12:3 ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത സമയം തൊട്ട് ക്രിസ്തുവിന് പിമ്പ് 33 ക്രിസ്തു യഹൂദന്മാരാൽ തള്ളിക്കളയപ്പെട്ട സമയം വരെ ഗലാത്യർ 3:16-17 വാക്യങ്ങൾ പ്രകാരവും എബ്രായരെ കുറിച്ചുള്ള അഷേർസിന്റെ ഇതിഹാസ പ്രകാരവും ദൈവത്തിന്റെ ശക്തി യഹൂദന്മാരോട് കൂടെ ഉണ്ടായിരുന്നത് കൃത്യമായും 1954 വർഷങ്ങളായിരുന്നു. ദൈവം യഹൂദന്മാരോട് 1954 വർഷങ്ങൾ ഇടപെട്ടിരുന്നു. ഇത് യഹൂദന്മാരുടെ ഇതിഹാസ പ്രകാരവും ഗലാത്യർ 3:16-17 വാക്യപ്രകാരമാണ്. എന്റെ പക്കൽ ഇനിയും തിരുവെഴുത്തുകളുണ്ട്, എന്നാൽ ഞാൻ ഇത് മാത്രം തരുന്നു. അവർ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിനു ശേഷം തന്റെ നാമത്തിന് വേണ്ടിയുള്ള ഒരു ജനത്തെ എടുക്കുന്നതിനായി അവൻ അന്യജാതിയുടെ അടുക്കലേക്ക് തിരിഞ്ഞു. അതിനെക്കുറിച്ച് പറയുന്ന ഒരു തിരുവെഴുത്ത് നിങ്ങൾക്ക് ആവശ്യമാണോ? അത് പ്രവൃത്തികൾ 15:14 ശ്രദ്ധിക്കുക. സമയത്തെ കണക്കുകൂട്ടുമ്പോൾ നമുക്ക് 17 ശേഷിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ക്രിസ്തുവിന് പിമ്പ് 33 തൊട്ട് 1977 വരെ ദൈവം നമുക്ക് അതേ സമയപരിധി തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മോട് ഇടപെടുന്നതിന് തന്നിരിക്കുന്നുവെന്ന് നമുക്ക് കാണാം. അതേ സമയപരിധിയായ 1954 ദൈവം യഹൂദന്മാരോട് ഇടപെട്ടതിനെടുത്തത് തന്നെ നമ്മോടും ഇടപെടുന്നതിനായി എടുക്കുന്നു. അതിനെപ്പറ്റി എന്ത് പറയുന്നു? ഇപ്പോൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഞാൻ തരാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുവെഴുത്ത് കുറിച്ചുകൊള്ളുക. ലേവ്യ പുസ്തകം 25:8 തൊട്ട് അത് തുടങ്ങുന്നു. എല്ലാ 49 ശേഷവും ദൈവം ഒരു ജൂബിലി വിളിച്ചിരുന്നു. 50 ജൂബിലി ആയിരുന്നു. അത് നമുക്കറിയാം, നാം അത് മനസ്സിലാക്കുന്നു. ആദ്യത്തെ ജൂബിലിയായ ലേവ്യ പുസ്തകം 25:8 തൊട്ട് 1977 വരെ 70 ജൂബിലി ആയിരിക്കുകയും അത് കൃത്യമായും 3430 ചെയ്യുന്നു. ജൂബിലി എന്ന് വെച്ചാൽ മേലേക്ക് പോവുക എന്നാണ്. ഇത് സ്വതന്ത്രമാക്കിയാണ്. ഹോ, നാം വരുവാനിരിക്കുന്ന സന്തോഷകരമായ 1000 കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ മണവാട്ടിയെ, കാത്തിരിക്കുന്ന മണവാട്ടിയെ എടുത്തുകൊണ്ടുപോകും. ഓ, ആ മധുര വിടുതലിനായി ലോകം കരങ്ങുകയും ഞരങ്ങുകയും ചെയ്യുന്നു. അത് നമ്മുടെ രക്ഷിതാവ് വീണ്ടും ഭൂമിയിൽ വരുമ്പോഴാണ്. നിങ്ങൾക്കത് മനസ്സിലായോ? യഹൂദന്മാരോട് ദൈവം ഇടപെട്ടിരുന്ന അത്രയും സമയം തന്നെ ദൈവം നമ്മോട് കൃത്യമായും ഇടപെട്ടിരിക്കുന്നു. അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത സമയം തൊട്ട് ക്രിസ്തുവിന് പിമ്പ് 33 മശിഹായെ തള്ളിക്കളയുന്നതുവരെ 1954 അങ്ങനെ ഇപ്പോൾ നമുക്ക് 17 അവശേഷിച്ചിരിക്കുന്നു. 1930 നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ജൂബിലികളുടെ തുടക്കം തൊട്ട് 77 ജൂബിലി വരെ നമുക്ക് 17 ശേഷിച്ചിരിക്കുന്നു. അതെന്തായിരിക്കും? ഓ സഹോദര, ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഇത് വിട്ടുകളയരുത്. ഇത് അന്യജാതി മണവാട്ടിയുടെ ഉയരങ്ങളിലേക്ക് പോകുന്ന ജൂബിലിയും യഹൂദന്മാർ ബന്ധനത്തിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ അടുക്കലേക്ക് ക്രിസ്തുവിന്റെ തിരിച്ചുവരവുമായിരിക്കും. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ആ ദിവസത്തേക്ക് വേണ്ടി അവർ ലോകത്തെല്ലായിടത്തു നിന്നും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഹോ ദൈവമേ, നാം എവിടെയായിരിക്കുന്നുവെന്ന് കാണുന്നില്ലേ? ഏത് സമയത്ത് അത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നാം അന്ത്യകാലത്തായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെയുള്ള പഴയ സമക്കാരായ നിങ്ങൾ, അതായത് വളരെ ദീർഘസമയമായി ഈ സഭയിലുള്ള നിങ്ങൾ ചില കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ വരെയും ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല. ഞാനിത് ഇതിഹാസകനായ പോൾ ബോയ്ഡിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തത്. ഞാനതിനെ തിരികെ തിരുവെഴുത്തുകളിൽ കൂടി തിരിഞ്ഞു നോക്കിയിരുന്നു. ഇവിടെയുള്ള മറ്റുള്ള തീയതികളും മറ്റെല്ലാം എടുക്കുകയും അതിൽ കൂടെ പിന്തുടരുകയും ചെയ്തിരുന്നു. 1933 ഇവിടെയുള്ള മസോണിക് ടെമ്പിളിൽ നാം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്ന് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് നിൽക്കുന്നു. ഏപ്രിൽ മാസം ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്റെ കാർ സമർപ്പിക്കുകയായിരുന്നു. എന്റെ പക്കൽ ഒരു 33 മോഡലിലുള്ള കാർ ഉണ്ടായിരുന്നു. ഞാൻ അത് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദർശനത്തിൽ വെച്ച് ഞാൻ അന്ത്യസമയത്തെ കണ്ടു. ഇതെത്രമാത്രം വിസ്മയിപ്പിക്കുന്ന കാര്യമാണെന്ന് ശ്രദ്ധിക്കുക. ആ സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നു. 1933 മോഡലിലുള്ള ഒരു കാർ ഇന്ന് എപ്രകാരം അതുമായി കാണപ്പെട്ടിരുന്നുവെന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ. ഞാൻ അവിടെയുള്ള മേസോണിക് ടെമ്പിളിലേക്ക് പോയിരുന്നു. നിങ്ങൾ പഴയ സമയക്കാരായ ചിലർ ഓർക്കുന്നുണ്ടാകും. അത് കടലാസിൽ എഴുതിയത് വീട്ടിലുണ്ട്. കൂടാതെ അത് അച്ചടിച്ച് ലോകത്തെല്ലായിടത്തും പോയി കഴിഞ്ഞിരിക്കുന്നു. അത് 1933 അമേരിക്കയ്ക്ക് ഒരു ഭയങ്കര ദുരന്തം 1977 അതിനു മുമ്പോ സംഭവിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് എത്ര പേർ ഓർക്കുന്നുണ്ട്? ആ ഉയർന്നിരിക്കുന്ന കൈകളെ നോക്കുക. തീർച്ചയായും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഭയങ്കരമായ അവസാനം അല്ലെങ്കിൽ ഈ ഭയങ്കരമായ കാര്യം, അമേരിക്കയ്ക്ക് എന്തോ ഒരു ഭയങ്കരമായ കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ 7 കാര്യങ്ങളെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഓർക്കുക, ഇത് തുടങ്ങുന്നതിന് മുമ്പായിരുന്നു നാം ഒരു 2 ലോകമഹായുദ്ധത്തിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാനത് പറഞ്ഞു കേട്ടുള്ളവരായുള്ളവർ ആമേൻ പറയുക. ശരി, ഒരു 2 ഞാൻ പറഞ്ഞു. ഇപ്പോഴുള്ള രാഷ്ട്രപതി, ഞാൻ പഴയ വേദപുസ്തകത്തിൽ നിന്നും ഇന്നലെയാണ് ആ മുഴുവൻ കാര്യവും പകർത്തിയെടുത്തത്. ഇപ്പോൾ നമുക്കുള്ള രാഷ്ട്രപതി അതാരായിരുന്നുവെന്ന് എത്ര പേർ ഓർക്കുന്നുണ്ട്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്കിപ്പോഴുള്ള രാഷ്ട്രപതി 4 വരെ പോകും. അപ്പോൾ അദ്ദേഹം ആദ്യത്തേതിലായിരുന്നു. അദ്ദേഹം 4 വരെ പോവുകയും 2 പോവുകയും ചെയ്യും. ഇപ്പോൾ സ്വേച്ഛാധികാരിയായി ഇറ്റലിയിൽ നിന്നും മുസോളിനി എഴുന്നേൽക്കുമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ശക്തിയിൽ വരും. അദ്ദേഹം എത്യോപ്യയിലേക്ക് പോവുകയും എത്യോപ്യ അവന്റെ കാൽ കീഴിൽ വീഴും. അതറിയാവുന്ന ജനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അതായത് ഒരു കൂട്ടം ജനങ്ങൾ അപ്പോൾ അവിടെ വന്ന് നിന്നു. അന്ന് രാത്രിയിൽ റെഡ്മാൻസിന്റെ ഹാളിൽ എനിക്കൊരു യോഗമുണ്ടായിരുന്നു. ഞാൻ റെഡ്മാൻസിന്റെ ഹാളിലേക്ക് പ്രസംഗിക്കാനായി പോകുമ്പോൾ അതുപോലെ ഒരു കാര്യം പറയുന്നതിനായി അവരെന്നെ ഹാളിൽ നിന്നും പുറത്താക്കി കളയാൻ പോവുകയായിരുന്നു. അതെ അതെ, ശ്രീമതി വിൽസൺ, എനിക്കറിയാം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് ശരിയാണ്, ഞാനത് പറഞ്ഞപ്പോഴായിരുന്നു. എന്നാൽ അവനത് ചെയ്തോ? എന്നാൽ അവന് ലജ്ജാകരമായ ഒരു അദ്യമുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാകുകയും ചെയ്തു. അദ്ദേഹത്തെയും അദ്ദേഹം ഓടിപ്പോയിരുന്ന സ്ത്രീയോടും കൂടെ ഒരു തെരുവിൽ തലകീഴ് കയറിൽ തൂക്കിയിടുകയും അവരുടെ വസ്ത്രങ്ങൾ താഴോട്ട് തൂങ്ങിയും കിടന്നിരുന്നു. ശരി, അത് സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചിരിക്കുമെന്നുള്ളതാണ്. അത് പരിപൂർണമായും ഈ ദേശത്തിനൊരു നിന്ദയാണ്. അങ്ങനെ വോട്ട് ചെയ്യുന്നതിൽ കൂടെ ഏതെങ്കിലും ഒരു ദിവസം അവരൊരു തെറ്റായ മനുഷ്യനെ തിരഞ്ഞെടുക്കും. അതവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തു. ഓ ദൈവമേ, ദൈവമേ. 4 ശാസ്ത്രം ഈ രീതിയിൽ അത്രമാത്രം പുരോഗമതി പ്രാപിക്കും എന്ന് ഞാൻ പറഞ്ഞു. അല്ല, എന്നോട് ക്ഷമിക്കണം, ഇവിടെ അത് 3. അടുത്തത് ഇതാ ഇവിടെയാകുന്നു, അത് 4. നമുക്ക് ജർമ്മനിയോടുകൂടെ യുദ്ധമുണ്ടാകും. അവർ ഒരു വലിയതും ഭയങ്കരമായ ഒരു കോൺക്രീറ്റ് സ്ഥലമുണ്ടാക്കിയിട്ട് അവരെ തന്നെ അവിടെ സുരക്ഷിതമാക്കുകയും അമേരിക്കക്കാർ ഒരു ഭയങ്കരമായ തോൽവിയെ എടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. സർവശക്തനായ ദൈവത്തിനറിയാം. അവന്റെ മുമ്പിൽ ഇപ്പോൾ ഞാൻ നിന്നുകൊണ്ട് പറയുകയാണ്, സ്വതന്ത്രരായ നാസികൾ അമേരിക്കക്കാരെ ആ മതിലിന്മേൽ ഇപ്രകാരം തൊഴിക്കുകയും മറ്റും ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. ഉപരോധത്തിന്റെ നിരയിലുണ്ടായിരുന്ന വളരെ പേർ ഇപ്പോൾ ഇവിടെ ആയി നിൽക്കുന്നു, അവർക്കതറിയാം. കൂടാതെ ഓർക്കുക, അത് ഉപരോധത്തിന്റെ കോട്ട നിർമ്മിക്കുന്നതിന് 11 മുമ്പായിരുന്നു. ദൈവം സത്യമാണോ? വരുവാനിരിക്കുന്ന കാര്യങ്ങളെ അവൻ ഇപ്പോഴും മുൻകൂട്ടി പറയാറുണ്ടോ? ശ്രദ്ധിക്കുക, അത് 4. ഇപ്പോൾ 5 കാര്യം, ശാസ്ത്രം ഈ രീതിയിൽ അത്രമാത്രം പുരോഗതി പ്രാപിച്ചിട്ട് അവർ ഗതി തിരിക്കുന്നതിനായി സ്റ്റിയറിംഗ് വളയം ഇല്ലാത്ത ഒരു കാർ ഉണ്ടാക്കും. കൂടാതെ കാറുകൾ തുടർച്ചയായി മുട്ടയുടെ രൂപത്തിലാകുകയും അവസാനം വരെ, അന്ത്യകാലം വരെ അതുപോലെ ഉണ്ടാക്കപ്പെട്ടിരിക്കും. അമേരിക്കക്കാരായ ഒരു കുടുംബം ഒരു പെരുവഴിയിൽ കൂടെ ഒരു കാറിൽ അതിന്റെ വളയമായിരിക്കേണ്ട സ്ഥലത്തേക്ക് അവരുടെ പിൻഭാഗം തിരിഞ്ഞിരുന്നു കൊണ്ട് ചെക്കേഴ്സോ അല്ലെങ്കിൽ ചീട്ട് കളിച്ചുകൊണ്ടോ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. നമുക്കതുണ്ടായിരിക്കുന്നു, അത് ടെലിവിഷനിലായിരിക്കുന്നു, പോപ്പുലർ സയൻസിന് അല്ല മെക്കാനിക്സിന് അതെല്ലാം ഉണ്ടായിട്ട് നമുക്ക് ആ കാറുണ്ടായിരിക്കുന്നു. അത് ദൂരെ നിന്നുള്ള ഒരു നിയന്ത്രണ സംവിധാനത്താലോ ഒരു ശക്തിയേറിയ സ്ഥാനനിർണയ സംവിധാനത്താലോ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. അവർക്കതിൽ ഒരു സ്റ്റിയറിംഗ് വളയത്തിന്റെ ആവശ്യം പോലും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾ ഫോൺ ഡയൽ ചെയ്യുന്നത് മാതിരി നിങ്ങൾ അതിന്റെ ഡയൽ ഇതുപോലെ ചെയ്തു വെക്കുകയും നിങ്ങളുടെ കാർ നേരെ അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. അതിന് തകരാനോ മറ്റു യാതൊന്നിനോ പറ്റി കഴിയുകയില്ല. മറ്റുള്ള എല്ലാ കാറുകളെയും ഇതിലുള്ള കാന്തം അതിനെ അകറ്റി നിർത്തുന്നു. അവർക്കതുണ്ടായിരിക്കുന്നു. ഓ ദൈവമേ, അതിനെക്കുറിച്ചൊന്ന് വിചാരിച്ചു നോക്കൂ. ഇത് സംഭവിക്കുന്നതിന് 30 വർഷങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അത് നമ്മെ അപ്പോൾ രാഷ്ട്രപതിയായ കെന്നഡിയെ തെരഞ്ഞെടുക്കുന്നതിൽ കൊണ്ടുവന്നു. ഈ കാർ രംഗത്തേക്ക് വന്നത് 7-ൽ നിന്നും 5 കാര്യങ്ങളെ കൃത്യമായും അതുപോലെ സംഭവിക്കാനിടയാക്കി. അതിനുശേഷം സുന്ദരിയും അതേസമയം ക്രൂരയുമായ ഒരു സ്ത്രീ രാജകീയമായ ധൂമ വസ്ത്രങ്ങളോടുകൂടി അത് ധരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടതായി മുൻകൂട്ടി പറഞ്ഞു. അതിനെക്കുറിച്ച് ഒരു ചെറിയ കാര്യം ഇടയ്ക്ക് പറയുന്നതിനായിട്ട് ഇവിടെയുണ്ട്. അവൾ അമേരിക്കയിൽ ഒരു വലിയ അധിപതിയായിരുന്നു, ഒരുപക്ഷെ അത് കത്തോലിക്ക സഭയാകാം. ഒരു സ്ത്രീ, ഏതോ ഒരു സ്ത്രീ, അത് കത്തോലിക്ക സഭയാണോ എന്ന് എനിക്കറിയില്ല, എനിക്കത് പറയാൻ കഴിയില്ല. ഞാൻ കണ്ടത് എല്ലാം കൂടി ഒരു സ്ത്രീ മാത്രമായിരുന്നു. എന്നാൽ ഇതൊരു സ്ത്രീയുടെ ദേശമാണ്. ഈ ദേശത്തിന്റെ അക്കം പ്രവചനത്തിൽ 13 ആണ്. അവൾക്ക് 13 വരകളുണ്ട്, 13 നക്ഷത്രങ്ങളുണ്ട്, 13 കോളനികളാൽ തുടങ്ങിയിരുന്നു. 13 13 ആയിട്ട് എല്ലാം 13 ആകുന്നു. കൂടാതെ വെളിപാടിന്റെ 13-ാം അധ്യായത്തിൽ പോലും പ്രത്യക്ഷപ്പെട്ട് കാണുന്നു. അവൾ 13 ആകുന്നു, ഒരു സ്ത്രീയുടെ ദേശമാകുന്നു. അമേരിക്കയിലുള്ള വിവാഹമോചന കോടതികൾ ബാക്കിയുള്ള ദേശങ്ങളെക്കാളും കൂടുതൽ നമ്മുടെ സ്ത്രീകളാൽ വിവാഹമോചനം ഉത്പാദിപ്പിക്കുന്നു. നമ്മുടെ ദേശത്തിന്റെ സദാചാരം വേശ്യാവൃത്തി തെരുവിലായിരിക്കുന്ന ഫ്രാൻസിലോ അല്ലെങ്കിൽ ഇറ്റലിയെക്കാളും തീരെ താണും, കൂടാതെ വിവാഹമോചനവുമായിരിക്കുന്നു. എന്നാൽ അവർ വേശ്യമാരാകുന്നു. നമ്മുടേതോ, വിവാഹിതരായ സ്ത്രീകൾ പലവിധമായ മനുഷ്യരോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കുകയും പലവിധ മനുഷ്യർ മറ്റുള്ള സ്ത്രീകളോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കുകയുമാണ്. ബഹുഭാര്യാത്വം ഉള്ള ദേശങ്ങളിൽ ഇത് 1000 വട്ടം മെച്ചമാണ്. എന്നിരിക്കലും ബഹുഭാര്യാത്വം തെറ്റാണെന്ന് നമുക്കറിയാം. എന്നാൽ നാം എത്രമാത്രം തരംതാഴ്ത്തപ്പെട്ടവരാണെന്ന് അത് കാണിക്കുക മാത്രമാണ്. എന്റെ പക്കൽ പത്രത്തിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു വാർത്തയിൽ, കഴിഞ്ഞ യുദ്ധത്തിൽ അമേരിക്കയിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോയപ്പോൾ ഏകദേശം 70% എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതായത് വിദേശത്തേക്ക് പോയവരിൽ 4-ൽ 3 പേരും അവർ തിരിച്ചെത്തുന്നതിന് മുമ്പേ അവരുടെ ഭാര്യമാരാൽ വിവാഹമോചനം ചെയ്യപ്പെട്ടിരുന്നു. അതിന്റെ വലിയ തലക്കെട്ടിൽ ഇപ്രകാരം ചോദിച്ചിരുന്നു, അമേരിക്കൻ ജനങ്ങളായ നമ്മുടെ സദാചാരത്തിന് എന്ത് സംഭവിച്ചു? നിങ്ങൾ അത് കണ്ടത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അമേരിക്കക്കാരായ നമ്മുടെ സ്ത്രീകളുടെ സദാചാരത്തിന് എന്ത് സംഭവിച്ചു? ഫാക്ടറികളിൽ മറ്റുള്ള മനുഷ്യരോടൊപ്പം പണിയുന്നു. ഇതൊരു സ്ത്രീയുടെ ദേശമാണ്. എന്താണ് അവർക്കുണ്ടാകാൻ പോകുന്നത്? ഒരു സ്ത്രീ ദേവൻ അല്ലെങ്കിൽ ഒരു ദേവതയാണ്. അതിനുശേഷം ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഈ അമേരിക്ക കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. പാറകൾ തകരുകയും തടികളുടെ കൂമ്പാരം കത്തുന്നത് പോലെയോ മറ്റെന്തെങ്കിൽ അല്ലെങ്കിൽ തീപിടിച്ച് കത്തുന്നത് പോലെ ഇത് കത്തിയെരിഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് കഴിയാവുന്നിടത്തോളം ദൂരം വരെ ഞാൻ നോക്കുകയും അത് തകർന്ന് നശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ദർശനം എന്നെ വിട്ടുപോയി. 5-ൽ 3 സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ 7-ൽ 5 സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ശരി. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇത് നമുക്ക് ചുറ്റുമായി വന്ന് കാണപ്പെട്ടിരുന്നു. അപ്പോൾ ഞാനത് മുൻകൂട്ടി പറഞ്ഞു. കർത്താവ് എന്നോടത് പറഞ്ഞു എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. എന്നാൽ അന്ന് രാവിലെ സമയം പള്ളിയിൽ നിന്നുകൊണ്ട് ഇത് പുരോഗമിക്കുന്ന രീതിയിൽ ഞാൻ തിരികെ അവരുടെ മതിലിന്റെ ഒരേറ്റത്ത് എത്തുകയും മറ്റേ അറ്റത്ത് ഓടുകയും ചെയ്തു. അത് പുരോഗതിയിലായി പോയിക്കൊണ്ടിരിക്കുന്ന പ്രകാരം ഞാൻ ആ സമയത്തെ മുൻകൂട്ടി പറയാം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ അത് 1933-നും 1977-നും ഇടയിൽ അതെല്ലാം സംഭവിച്ചിരിക്കും എന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നു. അതിനെക്കുറിച്ച് യാതൊന്നും അറിയാതെ ദൈവം എന്റെ ഹൃദയത്തെ അറിയുന്നു. ഇന്നലെ വരെയും 1977 ജൂബിലി ആയിരുന്നുവെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇസ്രായേലിന് കൊടുത്ത അത്രയും സമയം തന്നെ കൃത്യമായും കഴിഞ്ഞിരിക്കുകയും എല്ലാ കാര്യങ്ങളും അന്ത്യസമയത്തായിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടെ നാം ഈ കാലത്തിന്റെ അവസാനത്തും 70-ാമത്തെ ആഴ്ചയുടെ തുടക്കത്തിലുമാകുന്നു. സഭ ഏത് സമയത്ത് എടുക്കപ്പെടുമെന്ന് നമുക്കറിയില്ല. ഓ സ്നേഹിതരെ, നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നാം എവിടെയായിരിക്കുന്നു? നാം ഇപ്പോൾ എന്താകുന്നുവെന്ന് നിങ്ങൾ കാണുന്നുവോ? ദാനിയേലിന്റെ 70-ാമത്തെ ആഴ്ചയെ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? നാം മുദ്രകളിലേക്കും മുദ്രകളെ പൊട്ടിക്കുന്നതിലേക്കും കടക്കുമ്പോൾ ആദ്യം വെള്ളക്കുതിരമേൽ സവാരി ചെയ്യുന്നവനെ കാണുന്നു. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. ആ വ്യക്തി ആരായിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം വന്ന മഞ്ഞ നിറമുള്ളവൻ ആരായിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. അവൻ ആരായിരുന്നുവെന്നും എങ്ങനെ അവർ വന്നിരുന്നുവെന്നും നോക്കുക. 144,000 പേർ കടന്നു വരുന്നത് ശ്രദ്ധിക്കുക. ബുദ്ധിയില്ലാത്ത കന്യകമാർ കടന്നു വരുന്നത് ശ്രദ്ധിക്കുക. അതിനുശേഷം സംഭവിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. കലശങ്ങൾ ഒഴിക്കുന്നതും കഷ്ടങ്ങളും 3 ശുദ്ധാത്മാവുള്ള തവളകളെയും ശ്രദ്ധിക്കുക. എപ്രകാരം ഇവയെല്ലാം അതൊഴിക്കപ്പെട്ടപ്പോൾ ഈ ബാധകളുമായിട്ട് യോജിക്കുകയും ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഓരോ മുദ്രയും തുറന്നപ്പോൾ ഒരു ബാധ ചുരിയപ്പെടുകയും നശീകരണം കടന്നു വരികയും ചെയ്തു. ഇപ്പോൾ അവസാനത്ത് എന്ത് സംഭവിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. ഈ 2 പ്രവാചകന്മാരെ അവരിവിടെ എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവർ ഛേദിക്കപ്പെടുകയും അപ്പോൾ ഹർമഗദോൻ യുദ്ധം തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം സ്വയമായി സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവൻ അവിടെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങും. ഈ പ്രവാചകന്മാർ ഭൂമിയിലെത്തുകയും യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രസംഗിക്കുകയും ചെയ്യും. അതേ രീതിയിൽ തന്നെ അവർ സ്നാനപ്പെടുത്തും. ആദ്യത്തെ പെന്തിക്കോസ്ത് പ്രതാക്കന്മാർ ചെയ്തതുപോലെ തന്നെ അവർ ചെയ്യും. വളരെ പേർ അവരെ പിന്തുടരും. എന്നാൽ സഭാ സംഘടനകളുടെ ആ സഖ്യം നേരെ കടന്നുവരും. പ്രവാചകന്മാരുടെ ശക്തി പോലും അത് തകർക്കുകയില്ല. അവസാനം അവർ പറയും, നമുക്കെല്ലാം കൂടി ഒരു സംഘടനയാക്കി കളയാം. അപ്പോൾ അവൻ വന്ന് എന്താണ് കൊണ്ടുവരുന്നത്? റോമാക്കാരുടെ സിദ്ധാന്തമായ മ്ലേച്ഛതയുടെ ചിറകിന്മേൽ മുഴുവൻ കാര്യങ്ങളെയും കൊണ്ടുവന്ന് ശൂന്യമാക്കി കളയും. മ്ലേച്ഛതയുടെ ചിറകിന്മേൽ എല്ലാ അശുദ്ധിയെയും എടുത്തുകൊണ്ടുവന്ന് ശൂന്യമാക്കും. 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തിന്മേൽ കടും ചുവപ്പ് വസ്ത്രം ധരിച്ചിരിക്കുന്നതായി വേശ്യമാരുടെ മാതാവിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവളുടെ കയ്യിൽ അവളുടെ മ്ലേച്ഛതയുടെ അശുദ്ധി നിറഞ്ഞ ഒരു പാനപാത്രമുണ്ടായിരുന്നു. അത് അവൾ ജനങ്ങൾക്ക് കൊടുത്തിരുന്നതായി അവളുടെ ഉപദേശമായിരുന്നു. അവിടെയാണ് നാം സഹോദരന്മാരെ, നാം അന്ത്യസമയത്തായിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, നാം ഒരിക്കലും അറിയുന്നില്ല നാം ഇന്ന് രാത്രിയിൽ വീണ്ടും കണ്ടുമുട്ടുന്നതിനായി ജീവിക്കുമോ എന്ന് നമുക്കറിയില്ല. നാം തമ്മിൽ വീണ്ടും കാണുന്നതിനായി ജീവിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അവസാനം അത്രമാത്രം അടുത്തിരിക്കുന്നു. തിരുവെഴുത്തിതാ ഇവിടെയാകുന്നു. അത് പൂർണ്ണമായും പരിപൂർണതയോടും തിരുവെഴുത്ത് തെരുവുകളോട് ഇവിടെയായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു കുറിപ്പെഴുതി അതിനെക്കുറിച്ച് എന്നെ അറിയിക്കുക. എന്തെങ്കിലും പറയുക. ടേപ്പുകളിലും മറ്റുമായി മറ്റു ഭാഗത്തുള്ള സഹോദരന്മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നെ അറിയിക്കുക. നിങ്ങൾ എന്നോട് യോജിച്ചിട്ടുണ്ടായിരിക്കില്ല. ഞാൻ നിങ്ങളുടെ സംഘടനാ സഭയുമായി യോജിച്ചില്ലെന്നിരിക്കാം. നിങ്ങളോടല്ല, നിങ്ങളുടെ സംഘടനയുടെ സമ്പ്രദായത്തോടാണ്. ഞാൻ കത്തോലിക്കക്കാരായ ആളുകളോട് വിയോജിക്കുന്നില്ല. എനിക്ക് കത്തോലിക്കക്കാരായ ജനങ്ങളെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് സംഘടനയിലുള്ള ജനങ്ങളെ ഇഷ്ടമല്ല, അതങ്ങനെയല്ല. ഞാൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു. എന്നാൽ നിങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുന്നതായ സമ്പ്രദായത്തോട് ഞാൻ യോജിക്കുന്നില്ല. അതാണ് കാര്യം. അത് സമ്പ്രദായമാണ്. ഞാൻ ജർമ്മനിക്കെതിരായിരുന്നില്ല, അത് നാസിസമായിരുന്നു. ഞാൻ ഇറ്റലിക്കാർക്കെതിരായിരുന്നില്ല, അത് ഫാഷിസത്തെയായിരുന്നു ഞാൻ എതിർത്തത്. ഓർക്കുക, ആ സമയത്ത് ഞാൻ വേറൊരു കാര്യം കൂടി മുൻകൂട്ടി പറഞ്ഞിരുന്നു. അത് വെറുമൊരു മുൻകൂട്ടി പറയലായിരുന്നുവെന്ന് ഇവിടെയുള്ള വളരെയധികം പഴയ സമയക്കാരായ ആളുകൾ ഓർക്കുന്നുണ്ടാകും. 3 വലിയ തത്വസംഹിതകൾ ലോകത്തെ പിടിക്കാൻ ശ്രമിക്കും. അത് ഫാഷിസവും നാസിസവും കമ്മ്യൂണിസവുമാകുന്നു. ഞാൻ എന്താണ് പറഞ്ഞത്? അതെല്ലാം കൂടി കമ്മ്യൂണിസത്തിലായി തീരും. അതിനുശേഷം അതെല്ലാം കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, റഷ്യയുടെ മേൽ നിങ്ങളുടെ കണ്ണുകളെ വെച്ചുകൊള്ളുക. അത് ഓർക്കുന്നുണ്ടോ? റഷ്യയുടെ മേൽ നിങ്ങളുടെ കണ്ണുകളെ വെച്ചുകൊള്ളുക. അത് കമ്മ്യൂണിസത്തിലായി തീരും. അതിനുശേഷം ഇതെല്ലാം കൂടി അവസാനം കത്തോലിക്ക തത്വസംഹിതയിലായി തീരും. ഓർക്കുക, അന്ത്യകാലത്ത് ഇതെല്ലാം കൂടി കത്തോലിക്കരുടെ മതതത്വസംഹിതയിലായി തീരും. അത് കൃത്യമായും ശരിയാണ്. അത് ക്രിസ്തു സ്വയം വരുമ്പോൾ ഇവിടെ വെച്ചുള്ള ഹർമഗദോൻ യുദ്ധത്തിലാകുന്നു. ഈ 3 പ്രവാചകന്മാർ 3.5 വർഷങ്ങൾ, അത് വെളിപ്പാട് 11:3 ആകുന്നു. നിങ്ങളത് പലവട്ടം വായിച്ചിരിക്കുന്നു. ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ 1260 ദിവസം പ്രവചിക്കും. 1260 ദിവസങ്ങൾ എത്രയാണ്? അത് 3.5 വർഷങ്ങളാണ്. അതിനുശേഷം അവർ തെരുവിൽ വെച്ച് കൊന്നുകളയപ്പെടും. അത് 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ മധ്യയാണ്. അതുകൊണ്ട് ദാനിയേലിന്റെ 70 സംവത്സരങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നാം എവിടെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നുവോ? എന്റെ പ്രിയമേറിയ സ്നേഹിതരെ, നാം അവസാനത്തായിരിക്കുന്നു. നാം അന്ത്യകാലത്താകുന്നു. രാജ്യങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു, പ്രവാചകന്മാരാൽ അടയാളങ്ങൾ മുൻചൊന്നിരിക്കുന്നു. നാം എവിടെയായിരിക്കുന്നു? അന്യജാതികളുടെ ദിവസങ്ങൾ എണ്ണപ്പെടുകയും ഭീതിയാൽ ഭാരപ്പെടുകയും ചെയ്യുന്നു. ഓ ചിതറിപ്പോയവരെ, നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തിരികെ ചേരുവീൻ. നമുക്കിത് പാടാം. Man's hearts are failing for fear. Be filled with the Spirit, your lamps trimmed and clear. Look up, your redemption is near. Oh, Deyume, അത്ഭുതകരമായിരിക്കുന്നില്ലേ? Nations are breaking, Israel awakening, the signs that the prophets foretold. The Gentile days numbered, with horrors encumbered, ഇപ്പോൾ ഒരുമിച്ചുകൊണ്ട്
Man's hearts are failing for fear. Be filled with the Spirit, your lamps trimmed and clear. Look up, your redemption is near. Let me sing you a little
verse. ഒരു ചെറിയ വരി ഞാൻ നിങ്ങൾക്കായി പാടട്ടെ.
False prophets are lying. God's truth they're denying. That Jesus the Christ is our God.
Hallelujah.
They're making some third person.
അവർ അവനെ ഒരു മൂന്നാമത്തെ വ്യക്തിയാക്കുന്നു, നിങ്ങൾക്കതറിയാം. എന്നാൽ അവൻ അതാകുന്നില്ല, അവൻ നമ്മുടെ ദൈവമാകുന്നു.
But we'll walk where the apostles have trod. For the day of redemption is near. Man's hearts are failing for fear. Be filled with the Spirit. Your lamps trimmed and clear. Look up, your redemption is near.
നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ സഹോദര? തിരികെ നാം സന്ദേശത്തിലായിരിക്കുന്നു. തിരികെ നാം യഥാർത്ഥമായതിലാകുന്നു. തിരികെ പെന്തിക്കോസ്തിലാകുന്നു. തിരികെ യഥാർത്ഥ അനുഗ്രഹങ്ങളിലാകുന്നു. തിരികെ യേശുക്രിസ്തുവിന്റെ നാമത്തിലാകുന്നു. തിരികെ പരിശുദ്ധാത്മ സ്നാനത്തിലാകുന്നു. തിരികെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളിലുമാകുന്നു. തിരികെ പെന്തിക്കോസ്തിലേക്കും സംഘടനകളിൽ നിന്നും ദൂരെയുമായിരിക്കുന്നു. തിരികെ പരിശുദ്ധാത്മാവിലേക്കാകുന്നു. അവൻ നമ്മുടെ ഉപദേഷ്ടാവാകുന്നു. അത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? എന്താണ് പ്രവാചകൻ പറയുന്നത്? പകലെന്നോ രാത്രിയെന്നോ പറയാൻ കഴിയാത്ത ഒരു സമയം വരും. അതെങ്ങനെയായിരുന്നുവെന്ന് നോക്കുക. ഓ, സഭാ കാലഘട്ടങ്ങളിൽ കൂടെ അത് അത്രയും മോശമായിരുന്നു.
Buried in the precious name of Jesus, young and old, repent of all your sins. The Holy Ghost will surely enter in.
Hallelujah.
These evening lights have come. It is the fact that God and Christ are one.
Hallelujah.
It shall be light all the other in the evening time. The path to glory you will surely find. In the waterway is the light today. Buried in the precious name of Jesus, young and old, repent of all your sins. The Holy Ghost will surely enter in. For the evening lights have come. It is a fact that God and Christ are one.
മൂന്നല്ല, എന്നാൽ ഒന്നാണ്. തിരികെ സന്ദേശത്തിലായിരിക്കുന്നു. തിരികെ ആദിയിലായിരിക്കുന്നു. തിരികെ പൗലോസ് പഠിപ്പിച്ചതിലാകുന്നു. തിരികെ അവൻ സ്നാനപ്പെട്ട സ്നാനത്തിലാകുന്നു. മറ്റു രീതിയിൽ ജനങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നത് അവൻ കണ്ടു. അവൻ അവരോട് വീണ്ടും വന്ന് സ്നാനപ്പെടുവാൻ പറഞ്ഞു. ഞങ്ങൾ അറിയിച്ചതിന് വിരോധമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് ഇത് വീണ്ടും തിരികെ സന്ധ്യാ സന്ദേശത്തിലേക്കാകുന്നു. സ്നേഹിത, ഇത് സന്ധ്യാസമയമാകുന്നു. ഓ, ഞാൻ അവനെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ദാനിയലിന്റെ 70 ആഴ്ചവട്ടത്തെ എത്ര പേർ മനസ്സിലാക്കുന്നു? കൂടാതെ 70-ാമത്തെ ആഴ്ച എന്താണെന്ന് മനസ്സിലാക്കുന്നു? എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? ആമേൻ പറയുക. ആമേൻ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ അടുത്ത കാര്യം എന്താണ്? 7 മുദ്രകളാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം നേരെ അതിൽ കടക്കുന്നതാണ്. എപ്പോഴാണത് എന്നെനിക്കറിയില്ല. അവനത് എപ്പോൾ വിട്ടുതരുന്നുവോ അപ്പോൾ നാം അതിൽ കടക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു നീണ്ട യോഗമുണ്ടായിരിക്കുന്നതാണ്. കാരണം അത് 6-ാം അധ്യായം തൊട്ട് 19-ാം വരെ അതിൽ കൂടി കടന്നു പോകുന്നതാണ്. ഞാൻ അതുമായിട്ട് അത്രയും പതിയാണ്. ഇതിന്മേൽ ഒരു തെറ്റിദ്ധാരണയോടുകൂടെ ആരും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ടേപ്പ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. ആരും തെറ്റിദ്ധരിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് സഹോദരൻ ബ്രണഹാം യേശു 1977 വരുമെന്ന് പറഞ്ഞു എന്നാരും പറയരുത്. അങ്ങനെ ഒരു കാര്യം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. യേശു ഇന്ന് വരാനിടയുണ്ട്. എന്നാൽ 33-നും 77-നും ഇടയ്ക്ക് ഈ കാര്യങ്ങൾ ദർശനത്തിൽ ഞാൻ കണ്ടത് സംഭവിക്കുന്നത് കണ്ടിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നു. അതിൽ 5 എണ്ണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്കുള്ള ആറ്റോമിക കാര്യങ്ങളും മറ്റും നമ്മുടെ രാഷ്ട്രപതി ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾ കേട്ടുവോ? വേറൊരു യുദ്ധം ആവശ്യമായിരിക്കുന്നു. ബെർലിനിൽ നിന്നും ഒരു ഉദാഹരണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതൊരു ഉദാഹരണമാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പിൻവാതിലുള്ള ക്യൂബയെ കുറിച്ച് എന്ത് പറയുന്നു? അതിൽ നിന്നും ഒരു ഉദാഹരണം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഓഹോ, അത് അത്രമാത്രം അസംബന്ധമാണ്. ഓ സഹോദര, നാം അന്ത്യസമയത്താകുന്നു. ദൈവം പറഞ്ഞതുപോലെ തന്നെ ഇത് സംഭവിക്കാൻ പോവുകയാണ്. അതിനാൽ അവൻ പറഞ്ഞത് വായിക്കുകയും നേരാകുകയും അതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്യുന്നതല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? അങ്ങനെ അവൾ വരട്ടെ, നാം അതിനായി കാത്തിരിക്കുന്നു.
When our Savior shall come back to earth again. Oh, our Lord is coming back to earth again. Yes, our Lord is coming back to earth again. Oh, Satan will be bound. 1,000 years we'll have tempter then. After Jesus shall come back to earth again.
എത്ര പേർ തയ്യാറാണ്? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ഓ ദൈവമേ,
നിങ്ങൾക്ക് നല്ലതായി അനുഭവപ്പെടുന്നില്ലേ? ചിന്തിക്കുക സ്നേഹിതരെ, ഇത് പെന്തിക്കോസ്താകുന്നു. ആരാധിക്കുക, ഇത് പെന്തിക്കോസ്താകുന്നു. നമുക്ക് കൈയടിച്ചുകൊണ്ട് ഇത് പാടാം. പെന്തിക്കോസ്തുകാരായ ജനങ്ങളും എല്ലാവരും കൂടി ആ പഴയ മെതഡിസ്റ്റിന്റെ സമ്പ്രദായത്തെ അഴിച്ചു കളഞ്ഞുകൊണ്ട് കടന്നു വരിക. നമുക്കിത് ഒരുമിച്ച് പാടാം.
നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ശരി, ഞാൻ അവനെ സ്നേഹിക്കുന്നു സഹോദരി ഗിബ്സ്, ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന പാട്ട്. ഓ, നമ്മുടെ കൈകളെ ഇപ്പോൾ അവനിലേക്ക് ഉയർത്താം.